കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സമയം നാം ഇവിടെ കൂടിയിരിക്കുന്നു. അധികം പ്രാർത്ഥനയിലായിരിക്കുന്നതിനാൽ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റത്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ വന്നപ്പോൾ എന്റെ അയൽക്കാരൻ അദ്ദേഹത്തിന്റെ മകളുമായി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ആശുപത്രിയിലെ പ്രസവ മുറിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ ഏകദേശം ഇത്രയും വലിയ ഒരു വടിയും അതിൽ ഹാജരാക്കുന്നതിനുള്ള ഒരു ചെറിയ കൽപ്പനയും കുറച്ച് റിബണും എല്ലാം കൂടി കെട്ടിയിട്ട് അപ്പൂപ്പൻ ബ്രണഹാം എന്ന് പറഞ്ഞിരുന്നു. അത് ഒക്ടോബർ 11 തീയതി 3:43 അല്ലെങ്കിൽ 4:43 ആയിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം അതിന്റെ അടിയിലായി വലിയ ആവരണവാക്യത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിലും നിങ്ങൾ വയസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാവിലെ സമയം സ്വല്പം കൂടുതൽ വിശ്രമിക്കുന്നതിന് എനിക്ക് നിയമാനുസൃതമായ അവകാശമുണ്ട്. അത് നിങ്ങൾ അപ്പൂപ്പനാകുമ്പോഴാകുന്നു. അത് ശരിയല്ലേ സഹോദരൻ റോയ്? അതുകൊണ്ട് അത് സഹോദരി കീഡ് ഇന്ന് രാവിലെ സമയം ഒഹായോവിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അവിടെ എത്താതിരുന്നതിനാൽ അതെന്നെ ഒരു തരത്തിൽ ഒഴിവാക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനുശേഷം തൊട്ട് എനിക്ക് ഏകദേശം 10 കൂടി വയസ്സ് കൂടിയിരിക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയായും തോന്നുന്നു. എന്നാൽ എനിക്ക് ഏകദേശം 7 or 8 pounds ഭാരമുള്ള ഒരു കൊച്ചുമകൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവനെ പോലൊരു വികൃതമായ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ കാഴ്ചയ്ക്ക് അപ്പൂപ്പനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ബില്ലി എവിടേക്കാണ് പോയിരുന്നതെന്ന് ഞാൻ നോക്കിയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഹാളിൽ നിന്നും എന്റെ വിളികൾ നടത്തിയ ശേഷം വരുമ്പോൾ ജോർജിക്ക് ചുറ്റുപാടുമിൽ നിന്നുള്ള ഒരു കൂട്ടം ആത്മാർത്ഥ സ്നേഹിതരെ കാണുന്നതിനിടയായി. ഞങ്ങളെല്ലാവരും അവിടെ കൊച്ചുകുഞ്ഞുങ്ങളെ നോക്കിയായിരുന്നു. അവർ അത്രമാത്രം അഴകേറിയ കുഞ്ഞുങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കെല്ലായ്പ്പോഴും എന്തോ ബില്ലിയെ പോലെ തോന്നിയിരുന്നു. അവർ തീരെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോന്നു. സഹോദരി ബീലറും അപ്രകാരം വിചാരിച്ചിരുന്നതായി പറഞ്ഞു. എന്നാൽ അതിനുശേഷം അത്രയും എളുപ്പം അത് താഴെ വീഴുകയില്ല എന്ന് എനിക്ക് കണ്ടുപിടിക്കാനിടയായി. അതിനാൽ അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ സഭയിലുള്ള ഒരു സഹോദരിയുടെ മകളുടെ വീട്ടിൽ സഹോദരൻ നെവിലിനു വേണ്ടി ഒരുക്കിയിരുന്ന ജന്മദിനാഘോഷത്തിന്റെ വൈകിട്ടത്തെ അത്താഴത്തിൽ പങ്കെടുക്കുന്നതിന് എനിക്കൊരു വിശേഷ അവസരം ലഭിച്ചിരുന്നു. ആ സഹോദരി സഭയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ അദ്ദേഹവും ഒരു മൈൽക്കുറ്റി ഇന്നലെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും കൂടി സഹോദരൻ നെവിലിന് ഒരു വാസ്തവമായ ജന്മദിനാശംസകൾ നേരുന്നു. കാരണം അദ്ദേഹം ഒരു നല്ല സഹോദരനാകുന്നു. അദ്ദേഹവും എന്നെ പോലെ 25 ഒരു സ്വല്പം അപ്പുറത്ത് കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 25 2 കടന്നിരിക്കുന്നവരാണ്. നിങ്ങൾ 2 times 25 കടന്നു കഴിയുമ്പോൾ അത് വയസ്സായിക്കൊണ്ടിരിക്കുന്നതിന്റെ അടയാളത്തെ കടന്നുപോകുന്നു. ഫ്രാങ്കി വേബർ ഇവിടെ കടന്നു വന്ന പ്രഭാതത്തെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ അയൽക്കാരനായി അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അവിടെ താമസിക്കുന്നു. അദ്ദേഹം ഫ്ലോറിഡയിലാകുന്നു. ഫ്രാങ്കിയും ഞാനും ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. ഫ്രാങ്കി അവന്റെ ജന്മദിവസത്തിന്റെ വഴിപാടിട്ടിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 3-4 ഫ്രാങ്കിയെ ഞാനാണ് കർത്താവായ യേശുവിലേക്ക് നയിച്ചത്. അദ്ദേഹം 4 എനിക്ക് 22 എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം 4 ഓ, ഞാൻ ഓർത്തു, ദൈവമേ, ഫ്രാങ്കി വെബറിന് 25 വയസ്സായിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറയാൻ അർത്ഥം വയ്ക്കുന്നുവോ? എനിക്ക് 25 വയസ്സാകുമ്പോഴത്തെ സമയത്തെ ഞാൻ പേടിച്ചു പോകുന്നു. എന്നാൽ എനിക്ക് ഉടനെ തന്നെ അത് 3 പോവുകയാണ്. അതുകൊണ്ട് അത് കടക്കുന്നതിൽ അധികം നാൾ എടുക്കുകയില്ല. ഞാൻ 80 പ്രായമുള്ള സഹോദരനും സഹോദരി കിഡിനെയും അവർ ഇപ്പോഴും കൂടുതൽ ശക്തിയായി പോകുന്നത് കാണുമ്പോൾ ഓർക്കും, കർത്താവായ യേശുവേ, 52 വയസ്സിൽ ഞാൻ പരാതി പറയുന്നത് എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്ക് 80 സഹോദരൻ കിഡിന് 81 വയസ്സാകുന്നു. അത് ശരിയല്ലേ? 81 വയസ്സാകുന്നു. അവർ ഇപ്പോഴും ശുശ്രൂഷയിലാകുന്നു. അത് നമുക്ക് ഉത്സാഹം തരുന്നുവെന്ന് ഞാൻ പറയട്ടെ. അത് തരുന്നില്ലേ? തീർച്ചയായും ചെയ്യുന്നു. കർത്താവ് വാസ്തവമായി നമ്മോട് നന്മയുള്ളവനാകുന്നു. ഇവിടെ വെച്ച് നാം രാവിലെ കണ്ടുമുട്ടുമ്പോൾ ഭീതി ഉളവാക്കുന്നതും തീരെ മോശമായതുമായ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഭയങ്കരവും അതിനെക്കുറിച്ച് പറയുന്നത് കേൾവിക്ക് ലജ്ജാവഹമായതുമാകുന്നു. എന്നാൽ എനിക്ക് വളരെയധികം സ്നേഹിതന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വളരെ ദൂരത്തു നിന്നും വരുന്നവരുണ്ട്. ഞാൻ ഇവാൻസിനെ ഇവിടെ കാണുന്നില്ല, എന്നാൽ അവർ ഇവിടെ എവിടെയുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ ഒരു യോഗം പോലും ഒരിക്കലും വിട്ടുകളയുന്നവരല്ല. പ്രസംഗം കേൾക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും അവർ എത്ര മൈലുകൾ ദൂരമാണ് യാത്ര ചെയ്തു വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1300 മൈലുകളാണ്. ഒരാഴ്ച പള്ളിയിൽ പോകുന്നതിന് $60-$70 കുറയാതെ അവർക്ക് യാത്രയ്ക്കായി ചിലവഴിക്കാതെ അത് കഴിയില്ല. അത് ശരിയാണ്, അവരുടെ കുടുംബവുമായിട്ട് അവർ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ അത് മാത്രമല്ല, എന്നാൽ ഇവിടെ അലബാമയിൽ നിന്നും ഏകദേശം അത്രയും ദൂരം തന്നെ എല്ലാ ആഴ്ചയും യാത്ര ചെയ്തു വരുന്ന വേറൊരു സഹോദരനായ വെസ്റ്റ് ഇവിടെയുണ്ട്. അദ്ദേഹം എനിക്കൊരു പയ്യനെ പോലെയാണ് കാണപ്പെടുന്നത്. അദ്ദേഹം ഒരു പിതാവും ഒരു കൂട്ടം കുഞ്ഞുങ്ങളും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹം എന്നെ എല്ലായ്പ്പോഴും ഇപ്രകാരം അത് ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അത്ര ചെറുപ്പമായ കാഴ്ചയോട് കൂടിയതാണ്. അത് സഹോദരൻ വെസ്റ്റ് ആകുന്നു. ജോർജിയയിലെ മേക്കണിൽ നിന്നും സഹോദരനും സഹോദരി പാമറും ഇവിടെ പിന്നിലായിരിക്കുന്നുണ്ട്. കൂടാതെ ടെന്നസിയിലെ മെംഫിസിൽ നിന്നും സഹോദരി ആൻഗ്രീനും സാധാരണയായി ഇവിടെ എത്താറുണ്ട്. ഇന്ന് രാവിലെ അവർ ഇവിടെ ഉണ്ടോ? ടെന്നസിയിലെ മെംഫിസിൽ നിന്നും സഹോദരി ആൻഗ്രീനും കൂട്ടരും ഇവിടെയുണ്ടോ? അതേ ഉണ്ട്, ഏറ്റവും പിന്നിലായിരിക്കുന്നു. കൂടാതെ മറ്റുള്ളവരും അവരുടെ പേര് വിളിക്കുന്നതിന് അനേകം പേരുമാകുന്നു. അവരിൽ ചിലർ തെക്കൻ കെൻഡുക്കിയിൽ നിന്നും ഷിക്കാഗോയിൽ നിന്നും ഷിക്കാഗോയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമാകുന്നു. ഞായറാഴ്ച കാലിഫോർണിയയിൽ നിന്നുമുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം സ്വല്പമൊന്ന് തങ്ങിയിട്ട് എന്നെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ യോഗത്തിന് ശേഷം തിരക്കിലാകുകയും ആ വ്യക്തി എനിക്ക് കാണുവാനിടയാകാതെ തിരികെ പോകുകയും ചെയ്തു. കൂടാതെ ഇല്ലിനോയ്സിൽ നിന്നോ മറ്റെവിടെയോ നിന്ന് ആരോ വന്നിരുന്നു. ഇന്ന് രാവിലെ സമയം അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തിന്നിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും രുചികരമായ ആപ്പിളുകളാണ് അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയത്. അദ്ദേഹം 8 ഗാലനോളം ആപ്പിളുകൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ജോർജിയയിൽ നിന്നുമുള്ള ഒരു സഹോദരൻ ഏകദേശം ഇത്രയും വലുപ്പമുള്ള കടലാസ് കൂടിൽ വലിയ പീക്കാൻസ് എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. എനിക്കത് വാസ്തവമായും തിന്നാമായിരുന്നു. എന്റെ അമ്മ മരിച്ചതിനു ശേഷം ഈ ദിവസങ്ങളിൽ ഞാൻ രുചികരമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല. ഞാൻ പുതിയ ദർശനത്തിനായി ഞാൻ കർത്താവിനെ തേടുകയും ഞാൻ മൃദുവായ കാര്യങ്ങൾ ഭക്ഷിക്കുകയും എനിക്ക് കഴിയാവുന്ന എന്തെങ്കിലും ചെറിയ കാര്യവുമായി പോകുകയും ചെയ്യുന്നു. അങ്ങനെ 20 പൗണ്ടോളം ഭാരം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഉപവസിക്കുന്നില്ല, അത് തന്നെ ഞാൻ കർത്താവിനായി ചെയ്യുന്നില്ല. നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും നല്ല കാര്യങ്ങളെ നിങ്ങൾ കർത്താവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ സംനറിനെയും മറ്റുള്ളവരെയും എനിക്ക് പിന്നിലായി കാണുന്നതിനിടയായി. അങ്ങനെ വളരെ പേർ അവിടെ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച അമ്മയുടെ ആവശ്യങ്ങൾക്കായി തയ്യാറായിരുന്ന ജനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെയാണ്. കൂടാതെ ഒരു വിശ്വസ്ത മഹിള അവിടെ ഉണ്ടായിരുന്നു. ആ മഹിളയുടെ പേര് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ സമയം അവരിവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവരിൽ മറ്റൊരാൾ സഹോദരി ബീലറും വേറൊരാൾ സഹോദരി സഹോദരൻ സ്റ്റെഫിയുമാകുന്നു. ഞാനൊരു വ്യക്തിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുന്നത് വിട്ടുകളയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ അർത്ഥമാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാമല്ലോ. അവരെല്ലാവരും എത്ര ആത്മാർത്ഥതയുള്ളവരാകുന്നു. ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ മനസ്സിൽ വരുന്ന ആരെങ്കിലും കുറിച്ച് സൂചിപ്പിക്കും. അതിനുവേണ്ടി മുഴുവൻ കൂട്ടത്തെയും ഞാൻ അർത്ഥമാക്കുന്നു. അത് വളരെ നന്നായ ഒരു കാര്യമാകുന്നു. കൂടാതെ എല്ലാവരും നമ്മോട് ദയയും പ്രിയവുമുള്ളവരാകുന്നു. നാം തീർച്ചയായും ഈ കാര്യങ്ങളെ വിലമതിക്കുന്നു. ഇന്ന് രാവിലെ സമയം നാം വീണ്ടും ദൈവത്തിന്റെ വചനത്തെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ പ്രസ്താവനയെ നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എല്ലാവർക്കും അത് വ്യക്തമായിരിക്കും. അതായത്, ഞാൻ വെറുതെ കാണിക്കുന്നതിനു വേണ്ടി ഒരു യോഗത്തിലും പോകുന്നില്ല. ഞാൻ യോഗത്തിലേക്ക് ചെന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പറയും, ജനങ്ങൾക്ക് നന്നായി തോന്നിക്കുന്നതും ഒച്ചവയ്ക്കുന്നതിനിടയാക്കുന്നതുമായ ഒരു സന്ദേശം എനിക്ക് തരണമേ എന്ന് പറയുന്നതിനായി ഞാൻ പോകുകയില്ല. നമുക്കത് ധാരാളമുണ്ട്. നാം അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കൊള്ളാം. അത് അത്ഭുതകരമാകുന്നു. എന്നാൽ ഞാൻ എന്താണ് അറിയുന്നതിനായി ആഗ്രഹിക്കുന്നതെന്നാൽ, കർത്താവെ, നീ എന്റെ വിചാരങ്ങളെ ജനങ്ങളെ സഹായിക്കുന്നതിനും അവരെ ദൈവത്തോട് കൂടുതൽ അടുത്തു നിർത്തുന്നതിനും ഇടയാക്കുന്ന എന്തിലേക്കെങ്കിലും തിരിച്ചിട്ട് അതെന്തെങ്കിലും അവരിൽ പ്രവർത്തിക്കുകയും അതത്രയും അധികം അവരെ ആത്മീയരായി പണിയുകയല്ല, എന്നാൽ ദൈവത്തിന്റെ അറിവിലും പത്യോപദേശത്തിലും പണിതിട്ട് ശത്രു വരുമ്പോൾ അവനെ എതിരിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അവർ അറിയാൻ ഇടയാക്കുമല്ലോ. ഈ ആഴ്ചയിൽ ഞങ്ങളെ സന്ദർശിച്ചിരുന്ന സഹോദരി പാമറിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെ ഈ ദേശത്ത് ജീവിച്ചുവെന്ന് അവർ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉടനെ പുറത്തു പോകാൻ കഴിയും. ഞാൻ താഴ്വര പ്രദേശങ്ങളിൽ എത്തുമ്പോഴെല്ലാം ഉടനെ തന്നെ എനിക്ക് സുഖമില്ലാതെയാകുന്നു. ഇവിടെയുള്ള താഴ്വരകളിൽ ഇത് വാസ്തവമായും അസുഖകരമാകുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് ഇവിടെ അനേകം കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിൽ നിന്നും വാസ്തവമായും സത്യസന്ധമായ ഒരു സന്ദേശത്തിനായി ഞാൻ കർത്താവിനെ തേടുന്നു. ദൈവസഹായത്താൽ അവൻ വരുന്നതുവരെ ഞാൻ പിടിച്ചു നിൽക്കുന്നതിനായി ലക്ഷ്യമാക്കിയിരിക്കുകയും, അതായത് അവൻ എന്തെങ്കിലും ഒരു പ്രസ്താവന എന്നോട് ചെയ്യുന്നതുവരെ എന്നാകുന്നു. കാരണം എന്തോ ഇവിടെ സംഭവിക്കുന്നതിനായി തയ്യാറായിരിക്കുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അതെന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുകയും അത് നേരെ ദൈവത്തിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ അത് യഹോവ പ്രകാരം അരുളി ചെയ്തതാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് ഞാനല്ല പറഞ്ഞതെന്ന് ജനങ്ങൾ അറിയുന്നതിനിടയാകും. അതുകൊണ്ട് ഞാനത് ഇപ്രകാരമാകുന്നതിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം തന്റെ വചനത്തെ ഒരു വ്യക്തിയുടെ ഉള്ളിലിടുകയാണെങ്കിൽ പിന്നെ അത് ആ വ്യക്തിയായിരിക്കുന്നില്ല, അത് ദൈവമാകുന്നു. മനുഷ്യനത് സ്വയമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അത് യാതൊന്നും വിലവെക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വചനം മനുഷ്യനിലാണെങ്കിൽ അത് പുറത്തു വരുമ്പോൾ കൃത്യമായും ശരിയായ കാര്യമായിരിക്കും. അതാണ് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിന്റെ 20 അധ്യായത്തിൽ നമ്മോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. ഒരുവൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ പിന്നെ ആ വ്യക്തി പറയുന്ന കാര്യത്തിന് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൻ സംസാരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്താൽ പിന്നെ അവനെ കേൾക്കുക, കാരണം അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്രകാരമാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത്. ദൈവം തന്റെ ക്രമാനുഗതമായ പദ്ധതിയെ ഈ ബൈബിളിൽ ഇട്ടിരിക്കുന്നു. അതെങ്ങനെ വായിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ അത് സഭയോടും സമയത്തോടും അനുസരിച്ചുള്ളത് ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല. അതിനാൽ അവൻ തന്റെ ശബ്ദത്തെ ഒരു വ്യക്തിയിലിടുകയും അവർ സംസാരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ വ്യക്തിയെ ന്യായം വിധിക്കുന്നതിന് അവൻ പറഞ്ഞ കാര്യം അപ്രകാരം സംഭവിച്ചോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ കൂടെയാണ്. അതിനുശേഷം അത് അപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ അത് യഹോവയിൽ നിന്നുള്ളതാകുന്നു. അപ്പോൾ വരാൻ പോകുന്ന കാര്യത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നതിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇന്ന് രാവിലെ സമയം തിരുവെഴുത്തിൽ 2-3 സ്ഥാനങ്ങളിൽ നിന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് പുറപ്പാട് പുസ്തകം 4 അധ്യായത്തിൽ നിന്ന് വായിക്കുന്നതിനായി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതെന്നും കർത്താവിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നതിനായി എന്താണ് തന്നിരിക്കുന്നതെന്നും ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുമായിട്ട് ജനങ്ങളോട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ടേപ്പ് കേൾക്കുന്ന ദേശത്തുള്ള ആർക്കെങ്കിലും വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെങ്കിലും ആകാം. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ ഇത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ ഒരു യഥാർത്ഥ സാക്ഷി എന്ന വിഷയത്തെ പ്രസംഗിച്ചിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഒരു വിഗണിക്കപ്പെട്ട സത്യ അടയാളം എന്ന സന്ദേശം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ പാമർ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, ഈ ഞായറാഴ്ച ഞാൻ സഭയുടെ 4 സംഗമ സ്ഥാനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സാധാരണ ഇതെല്ലാം കൂടി കുറിച്ചെടുത്ത് വെക്കാറുണ്ട്. നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നതിനാൽ എനിക്ക് കിട്ടുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കടലാസിൽ കുറിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് നോക്കിയിരുന്നു. 4 സംഗമ സ്ഥാനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അപ്രകാരം അർത്ഥമാക്കിയിരുന്നില്ല. അപ്രകാരം ഞാനത് പറഞ്ഞിരുന്നുവെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞാൻ അർത്ഥമാക്കിയത് സഭയുടെ ഭരണകൂടത്തിലെ 4 രൂപങ്ങൾ എന്നായിരുന്നു. അത് ചെയ്യുന്നതിനു വേണ്ടി എനിക്ക് ചരിത്രത്തിൽ നിന്നും വളരെ കാര്യങ്ങൾ എടുത്ത് ഒരുമിച്ച് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിനാൽ അടുത്ത വട്ടം ഒരുപക്ഷെ ഞാനത് എടുക്കുന്നതാണ്. എനിക്ക് പഠിക്കുന്നതിന് കിട്ടുന്ന സമയത്തിലും സ്വല്പം സമയം അത് കൂടുതലായി എടുക്കുന്നു. കാരണം എനിക്ക് പിന്നിലേക്ക് പോയി തീയതികളും മറ്റെല്ലാ കാര്യങ്ങളും
എടുക്കേണ്ടതായിട്ടുണ്ട്.
എന്തുകൊണ്ടെന്നാൽ നാം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം ഉറപ്പായ കാര്യങ്ങൾ ആയിരിക്കണം. അവ ശരിയായ കാര്യങ്ങളാകേണ്ടിയിരിക്കുന്നു. കാരണം നാം ഇവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയർന്ന കാര്യാലയമായ ഒരു ശുശ്രൂഷകന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഒരു ശുശ്രൂഷകൻ ഏറ്റവും സത്യസന്ധനും ശരിക്കും സൂക്ഷ്മതയുള്ളവനുമായിരിക്കണം. നാം അപ്രകാരമായിരിക്കണം. അത് ചെയ്യുന്നതിന് നാം ദൈവത്തെ ആശ്രയിച്ചിരിക്കണം. ഇപ്പോൾ പുറപ്പാട് 4 അധ്യായം.
And Moses answered and said, Behold, they will not believe me.
അതിന് മോശ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു.
And he said, Cast it on the ground. And he cast it on the ground.
അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അതവന്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു.
And the Lord said furthermore unto him,
യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാറുവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു.
And he put his hand into his bosom, and when he had took
അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു. മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെയായി കണ്ടു.
If they will not believe thee, nor hearken unto the voice of the first sign,
എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. നിങ്ങൾ രണ്ട് അടയാളങ്ങളെയും ശ്രദ്ധിക്കുക. ഓരോ അടയാളത്തിനും ഒരു ശബ്ദമുണ്ടായിരുന്നു. ഞാൻ എട്ടാം വാക്യം കൂടി വീണ്ടും വായിക്കട്ടെ.
And it shall come to pass if they will not believe thee, neither hearken unto the voice.
എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും.
And it shall come to pass if they will not believe also these two signs, neither hearken unto thy voice, that thou shalt take of the waters of the river.
ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി
തീരും. സെന്റ് ജോൺ ദ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് ദ സിക്സ് വേഴ്സ്.
അതോടൊപ്പം നാം വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം അധ്യായം ആറാം വാക്യം കൂടി വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ഒന്നാം അധ്യായം ആറാം
വാക്യം.
ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന്റെ പേര് യോഹന്നാൻ. കൂടാതെ യെഹെസ്കേൽ 24:24 നിന്നും ഈ തിരുവെഴുത്ത് കൂടി എടുത്ത് അത് പഴയ നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും പുതിയ നിയമവുമായി ബന്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് പുറപ്പാടിൽ കൂടി തുടക്കം തൊട്ട് അവസാനം വരെ മനസ്സിലാക്കാൻ
കഴിയും.
ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ
അറിയും.
ഇപ്പോൾ നാം പ്രാർത്ഥനയിൽ കൂടെ വളരെ ബഹുമാനപൂർവ്വം അവനെ സമീപിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ
വണങ്ങാം.
പിതാവായ ദൈവമേ, ഞങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നു. ഞങ്ങൾ അപേക്ഷിക്കുന്നത് അവൻ കേൾക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വരുന്നു. കാരണം ഞങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് വെറുതെ ആരെങ്കിലും വരുന്നതുപോലെ വെറുതെ വരുന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ ധൈര്യമായിട്ട് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവൻ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്നു.
Take each one of us that's present all the way from the pulpit to the back of the building throughout all the areas.
അതുകൊണ്ട് കർത്താവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കൂടാതെ പ്രസംഗപീഠം തൊട്ട് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പിൻഭാഗം വരെയും അങ്ങനെ എല്ലായിടത്തുമായിരിക്കുന്ന സകലരെയും എടുത്ത് അവരുടെ ഹൃദയത്തെ തുറക്കുകയും കേൾവിയ പരിച്ഛേദന ചെയ്യുകയും ചെയ്തിട്ട് ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ സമയം സ്വർഗത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുകയും ഇന്ന് രാവിലെ സമയം വായിച്ചു കേൾക്കപ്പെട്ട വചനത്തെ വിശ്വസിക്കുകയും ചെയ്യാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിനു വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം സത്യമാകുന്നു. ഇപ്പോൾ ദുഷ്ടകാലം അടുത്തുകൊണ്ടിരിക്കുന്നതും ദൈവത്തിന്റെ കോപം ആകാശങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ കാണുന്നു.
And it's most any time that there could be something happen to this nation that's forsaken thee.
നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന ഈ ദേശത്തിന് ഏത് സമയത്തും എന്തും സംഭവിക്കാനിടയായിട്ട് ഒരു വലിയ വിസ്ഫോടനം ഈ ദേശത്തെ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്തു കളയപ്പെടുന്നതായിരിക്കും.
With threats behind it of an ungodly
അഭക്തിയുള്ള ഒരു രാജ്യം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുന്നതിന് ഉത്കണ്ഠയോടെ അതിന് പിന്നിലായിരിക്കുന്നു.
Knowing that instead of drawing nigh to
ദൈവത്തോട് കൂടുതലായി അടുക്കുന്നതിന് പകരം അവർ കൂടുതലായി അകന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. വെളിപാടിന്റെ പുസ്തകത്തിലും കൂടാതെ തിരുവെഴുത്തുകളിൽ കൂടെയെല്ലാം ഈ ദിവസത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കെ നാം ഈ മുന്നറിയിപ്പിനെ എടുത്തുകൊണ്ട് നമുക്ക് അലസന്മാരായും നേരത്തെ പോലെ ഉറക്കത്തിലാകാതെയും ഇരിക്കാം. ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളെ തന്നെ കുടയുവാനിടയാക്കണമേ. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മാതിരിയുള്ള ഗ്രഹണശക്തി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ഹൃദയം അത്രയും എരിവുള്ളതായിട്ട് ഞങ്ങളുടെ ആത്മാവിൽ തീ കത്തിക്കപ്പെട്ടിട്ട് കർത്താവെ അത് ഈ രാജ്യം മുഴുവൻ വീശുകയും ഞങ്ങൾ എവിടെയായിരുന്നാലും ഒരു ജീവിക്കുന്ന സാക്ഷ്യവുമാകാനിടയാക്കണമേ. രോഗികളും പീഡിതരും ആവശ്യക്കാരായി അകത്തും പുറത്തും എല്ലായിടത്തുമുള്ള നിന്റെ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ നിന്റെ വചനത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ ദാസനെയും ഇത് കേൾക്കുന്ന നിന്റെ ദാസന്മാരെയും ശുദ്ധീകരിക്കണമേ. അതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അവന്റെ പ്രത്യക്ഷതയെ ഇതിനു മുമ്പ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നതിലും കൂടുതൽ അടുത്ത് അറിയുവാനിടയാക്കണമേ.
Not only do I pray for these who are present, but for those who will hear the tape.
ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, എന്നാൽ ലോകത്തെല്ലായിടത്തുമുള്ള ഈ ടേപ്പ് കേൾക്കുന്നവരും ജീവനുള്ള ദൈവത്തിന്റെ സഭയിലേക്ക് കൊണ്ടുവരാനിടയാക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ സഭയിലെ അംഗമാകുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ആത്മാവിനാലുള്ള ഒരു ജന്മത്താലാകുന്നു. അപ്പോൾ ഞങ്ങൾ ഏക ആത്മാവിൽ ഏക ശരീരമാകുമാറ് സ്നാനപ്പെട്ടിരിക്കും. ലോകത്തെങ്ങുമുള്ള ഇവർ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ നിനക്ക് മഹത്വം കിട്ടാനിടയാകട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ അത്രമാത്രം തയ്യാറെടുപ്പോടുകൂടിയായിട്ട് കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന് ലോകത്തെങ്ങു നിന്നുമായി ഒരേ ശബ്ദത്തിൽ ആർക്കുവാനിടയാക്കണമേ.
We pray this in Jesus Christ's name. Amen.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. ആമേൻ.
A true sign that's overlooked.
ഒരു വിഗണിക്കപ്പെട്ട സത്യ അടയാളം.
Man has sought for signs all the way from Pharaoh.
ഫറവോന്റെ കാലം തൊട്ട് ഇന്നുവരെയും മനുഷ്യർ അടയാളങ്ങളെ തേടിയിരുന്നു.
And Jesus told us of a time there would be seekers of signs.
തിരുവെഴുത്തിൽ ഒരു ഭാഗത്ത് യേശു തന്നെ ദുഷ്ടതയും വ്യഭിചാരവും നിറഞ്ഞ തലമുറ അടയാളങ്ങളെ തേടുന്നു എന്ന് പറഞ്ഞു. എന്നിരിക്കലും ഒരടയാളം നൽകപ്പെടുന്നതാണ് ആ തലമുറയ്ക്ക് പുനരുദ്ധാനത്തിന്റെ അടയാളത്തെ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് ക്ഷയിച്ചതും ദുഷ്ടതയേറിയതും വ്യഭിചാരവുമുള്ള തലമുറയ്ക്ക് പുനരുദ്ധാനത്തിന്റെ അടയാളം നൽകപ്പെടുന്നതായിരിക്കും. എന്നാൽ എഹെസ്കേൽ 24:24 വാക്യമായി നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ തിരുവെഴുത്തിൽ ഈ പ്രവാചകൻ തന്നെ ഒരു അടയാളമാക്കപ്പെട്ടിരിക്കുന്നു. ഈ അടയാളത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ ഇസ്രായേലിന് ഒരടയാളമായി. തിരുവെഴുത്തിൽ കൂടി നോക്കിയാൽ ദൈവം തന്റെ പ്രവാചകന്മാരെ അടയാളമായി ഉപയോഗിച്ചിരുന്നത് കാണാം. കൂടാതെ അവർ എല്ലായ്പ്പോഴും വിഗണിക്കപ്പെട്ടിരുന്നു. ജനങ്ങൾ ഒരിക്കലും ഈ അടയാളത്തെ മനസ്സിലാക്കാൻ കഴിയുന്നവരായി കണ്ടിട്ടില്ല. അവർ എല്ലായ്പ്പോഴും ഒരു വികാരാവേശത്തിന്റെ അടയാളം നോക്കിയിരുന്നു. യേശുക്രിസ്തുവിന്റെ നാളുകളിൽ പരീശന്മാർ പോലും അവനോട് സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം കാണിക്കുന്നതിന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർക്കൊരു അടയാളം കിട്ടുമെന്ന് യേശു സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്കൊരടയാളമുണ്ടല്ലോ, നിങ്ങൾക്ക് ആകാശഭാവം വിവേചിക്കാൻ കഴിയും. ഈ അടയാളത്തെ നോക്കിക്കൊണ്ട് സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നാളെ മഴക്കോളുണ്ടാകും എന്ന് മറ്റും നിങ്ങൾ പറയാൻ കഴിയുമല്ലോ. അവർ ഒരടയാളത്തിനായി നോക്കുകയും അവർക്ക് അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ അടയാളമായിരുന്നുവെന്ന് അറിയാൻ കഴിയുമായിരുന്നു. കാരണം അവനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവരുടെ കൺമുമ്പിൽ നിവൃത്തിയായിരുന്നു. എന്നിരിക്കലും അവർ ഒരടയാളത്തെ തേടിയിരുന്നു. ഒരടയാളം അവരുടെ മുമ്പിലായിരിക്കുമ്പോൾ തന്നെ, ഒരടയാളം അവരുടെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനൊരടയാളത്തെ തേടുന്നു എന്നുള്ളത് എത്ര വിചിത്രപരമായ ഒരു കാര്യമാകുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. പലപ്പോഴും ഈ അടയാളത്തിന് കടന്നു പോകേണ്ടതായ പീഡനകൾ തന്നെ ആശ്ചര്യമുളവാക്കുന്നതാകുന്നു. യേശു തന്നെ അവൻ ദൈവത്തിന്റെ അടയാളമായ മശീഹ ആകുന്നുവെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി പീഡകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. ഇവിടെ എഹെസ്കേൽ എന്ന പേരോടുകൂടിയ ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ തുടർച്ചയായി എല്ലായ്പ്പോഴും ഒരടയാളമായി തീർന്നുവെന്ന് നാം കാണുന്നു. കൂടാതെ അവർ എപ്രകാരം അവനെ ഉപദ്രവിച്ചിരുന്നു. ഒരു സ്ഥാനത്ത് അവൻ 390 ദിവസം ഇടതുവശം ചരിഞ്ഞു കിടന്നതായി നാം കാണുന്നു. ദൈവം അവനോട് കുറച്ച് പയറും മറ്റും എടുത്ത് കലത്തിലിട്ട് പാകം ചെയ്യുന്നതിനും പിന്നെ അതെടുത്ത് തന്റെ ഒരു വശത്തായി വെച്ചിട്ട് ഒരോടിന്മേൽ ഇടതുവശം തിരിഞ്ഞ് 390 ദിവസം കഴിയുന്നതുവരെ തിരിയാതെ കിടക്കാൻ പറഞ്ഞു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം തിരിഞ്ഞിട്ട് 40 ദിവസം കൂടി വീണ്ടും കിടക്കാൻ പറഞ്ഞു.
Ezekiel said, because you are bearing the iniquity of the people.
നീ ജനങ്ങളുടെ അകൃത്യങ്ങളെ വഹിക്കുന്നതിനാൽ ഓരോ ദിവസവും ഞാൻ അവർക്ക് വേണ്ടി ഒരു വർഷമായി കണക്കിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ കിടന്ന ഓരോ ദിവസങ്ങളും ഓരോ വർഷം അവർ ബന്ധനത്തിലായിരിക്കുമെന്ന് അർത്ഥമാക്കുകയും അവരുടെ അകൃത്യങ്ങൾ ദൈവം മുമ്പാകെ ഓർമ്മിക്കപ്പെടുകയും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടുമിരുന്നില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ആ പീഡകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് പലപ്പോഴും പലരും ആശ്ചര്യപ്പെട്ടു
പോവും.
അതെന്തുകൊണ്ടായിരുന്നുവെന്നാൽ ജനങ്ങൾ വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇരുന്നതിനാലായിരുന്നു. അതിനാൽ ദൈവം സർവാധികാരിയാകുകയും അവൻ തന്റെ പ്രവാചകനെ ഒരടയാളമായി അയക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ വചനം വായിക്കുന്നില്ല, അവരത് വായിക്കുന്നതിനെ കാര്യമാക്കുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, കാരണം അവർക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നതിനുണ്ട്. അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാൻ കഴിയുന്നില്ല. കൂടാതെ ബൈബിൾ അവർക്ക് മുഷിപ്പാകുന്നു. ആധുനിക കാലത്തേക്ക് വേണ്ടത്രയും പ്രവർത്തനം അതിലില്ല. നിങ്ങൾ സകല മനുഷ്യരാലും വായിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ പത്രമാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തന്റെ അടയാളങ്ങളെ കാണിക്കുന്നതിന് ജനങ്ങളെ അടയാളമായി എടുക്കുന്നു. പലപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ ഒഴിച്ച് ബാക്കിയുള്ളവരാൽ ഈ അടയാളം വിഗണിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും പരിഹസിക്കുകയും തള്ളി പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാരുടെ കാലത്ത് അവർ അവരെ മാനസിക രോഗികളായും ശല്യക്കാരായ ആളുകളായും പരിഗണിച്ചിരുന്നു. ഈ പ്രവാചകന്മാർ ആത്മീയമായി മാനസിക രോഗബാധിതരാണെന്നും അവരുടെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്നും അവർ വിചാരിച്ചിരുന്നു. അവർ കാടുകളിൽ നിന്ന് വന്ന അടയാളങ്ങൾ കാണിക്കുകയും വീണ്ടും തിരികെ കാടുകളിലേക്ക് പോകുകയും ചെയ്തിരുന്നു. ജനങ്ങൾ അവരെ പരിഹസിച്ചിരുന്നു, കാരണം അവർക്ക് തിരുവെഴുത്തറിയില്ലായിരുന്നു. യേശു ഒരിക്കൽ പുനരുദ്ധാനത്തെക്കുറിച്ച് പരീശന്മാരോട് സംസാരിച്ചിരുന്നു. ഒരു തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ചിട്ട് സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കണം എന്ന് ന്യായപ്രമാണം പറയുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയി. അതിനുശേഷം അവന്റെ സഹോദരൻ അവളെ എടുത്ത് പരിഗ്രഹിച്ചു. അങ്ങനെ 7 പേരും ചെയ്ത് മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും എന്ന് ചോദിച്ചു. ഓ, ഞാൻ ഈ തിരുവചനത്തെ ഇഷ്ടപ്പെടുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. ഓ, അവൻ ഇന്ന് ഇവിടെ നിൽക്കുകയായിരുന്നുവെങ്കിൽ എപ്രകാരം അത് തന്നെ പരസ്യമായി പറയുമായിരുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവത്തിന്റെ ശക്തിയെയും അറിയാത്തതുകൊണ്ട് എല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്നു. ദൈവത്തിന്റെ ശക്തി തിരുവെഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭയങ്കരമായി തെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. അവരിപ്പോൾ ദൂതന്മാരാകുമെന്ന് അവൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ദൂതന്മാരെ പോലെയാകും, അതായത് ലൈംഗിക ഗ്രന്ഥികൾ അവർക്കുണ്ടാകുകയില്ല, അവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. നാം നശ്വരതയുടെ കാലത്ത് അല്ലെങ്കിൽ മർത്യരായിരിക്കെ നശ്വരമായ രാജ്യത്ത് ജീവിക്കുന്നു. എന്നാൽ അനശ്വരമായ ഒരു രാജ്യം വരുന്ന ദിവസം ഇതാ വരുന്നു. ഈ അനശ്വരമായ രാജ്യത്ത് വീണ്ടെടുക്കപ്പെട്ടവർ ജീവിക്കും. ഈ ശരീരത്തെ വിട്ടുപോകുന്ന ജീവൻ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകുകയും ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് എന്നേക്കും വാഴുന്നതിനായി തിരികെ വരികയും ചെയ്യും. എപ്രകാരം ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ തന്റെ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ശിക്ഷയ്ക്ക് വേണ്ടി ഒരു അടയാളമായി തന്റെ മുഴുവൻ ജീവിതവും യാഗമായി നൽകിയിരുന്നു. കാരണം ഈ ജനങ്ങൾ വ്യത്യസ്തരായി കഴിഞ്ഞിരുന്നു. അവർക്ക് ദൈവവുമായി യാതൊന്നും ചെയ്യുവാനില്ലായിരുന്നു. അവർ പ്രവാചകന്മാരെ വിശ്വസിച്ചിരുന്നില്ല. അവർ അവരെ പരിഹസിച്ചിരുന്നു. എന്നാൽ അതിനു പുറമെയായി അവർ എത്രമാത്രം അത് വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അവർ അത് കണ്ടിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. ആഹാബിനെ ഇസബേൽ അവളുടെ പാസ്റ്ററായിട്ട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ അവനായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെയായാലും ആ അടയാളം അവിടെ എത്തിയിരിക്കണമെന്ന് ദൈവം കണ്ടിരുന്നു. അതേ കാര്യം തന്നെ ഇന്ന് ഈ ദേശത്തേക്കുമാകുന്നു. സത്യസന്ധനും നീതിമാനുമായ ദൈവത്തിന് സംഭവിക്കാൻ പോകുന്നതായി നാം കാണാൻ പോകുന്ന ഏതൊരു കാര്യവും എവിടെയെങ്കിലും ഒരു അടയാളമില്ലാതെ നിവൃത്തിയാക്കാൻ കഴിയുകയില്ല. അവനെല്ലായ്പ്പോഴും അതുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് നോക്കേണ്ടത് ആവശ്യമാകുന്നു. തിരുവെഴുത്തിൽ നല്ല ഗ്രഹണശക്തി ഉള്ളവർ അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. നോഹ തന്റെ കാലത്തെ ജനങ്ങൾക്ക് വരുവാനിരുന്ന ന്യായവിധിക്ക് മുമ്പായി ഒരു അടയാളമായിരുന്നു. നോഹ തന്റെ കാലത്ത് ഒരു മതഭ്രാന്തനായി പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവൻ ഒരു പ്രവാചകനായിരുന്നു. ഒരു നല്ല മാനസികാവസ്ഥയിലല്ലാത്തവനായി നോഹ പരിഗണിക്കപ്പെട്ടിരുന്നു. നീരുറവകളിൽ മാത്രമല്ലാതെ ഭൂമിയിൽ വെള്ളം പോലും ഇല്ലാതിരുന്ന സമയത്ത് ഒരു പെട്ടകം പണിയുന്നതിന്റെ കാര്യത്തിൽ വർഷങ്ങൾ ഈ മനുഷ്യൻ പരിഹസിക്കപ്പെട്ടിരുന്നു. സ്വാഭാവിക മനസ്സിന് അപഹാസ്യമായ ഒരു കാര്യത്തെ അവൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ആകാശത്ത് നിന്നും വെള്ളം വരും എന്നവൻ പറഞ്ഞു. അതെവിടെ നിന്നാണെന്ന് കാണിച്ചു തരിക എന്ന് പലരും അവനോട് ചോദിച്ചു കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആകാശത്തിൽ വെള്ളമില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയുമായിരുന്നു. എന്നിരിക്കലും അത് ആകാശത്തിൽ നിന്ന് വരുമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. തന്റെ വചനം നിവൃത്തിയാകുന്നത് ദൈവം നോക്കിക്കൊള്ളും. അവിടെ കാഴ്ചയ്ക്ക് വെള്ളമില്ലാതിരിക്കെ തന്നെയും ആകാശത്തിൽ ഒരു മേഘം പോലുമില്ലാതിരിക്കെ ഒരു തുള്ളി മഴ പോലും ഒരിക്കലും പെയ്തിട്ടില്ലാതിരിക്കെ മഴയെന്നൊരു കാര്യം തന്നെ അവിടെ ഇല്ലാതിരുന്നു. എന്നിരിക്കലും നോഹ അപ്പോഴും മഴയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ഈ പ്രവാചകൻ താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം അവനത് നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ജീവിക്കുന്ന പ്രമാണമായിരുന്നു. ഏതൊരു വ്യക്തിയും അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വാസ്തവമായും വിശ്വസിക്കുന്നെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്നതിന് ഒരു നിമിഷം ഞാനിവിടെ ഒന്ന് നിർത്തട്ടെ. അതിനെക്കുറിച്ച് യേശു നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകുമെന്ന് പറഞ്ഞു. ഇന്ന് സഭകൾ അവർ എന്താണ് പറയുന്നതെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവർ പറയുന്നതിനെ അവർ പ്രാവർത്തികമാക്കും. നാം വലിയ വലിയ കെട്ടിടങ്ങളെയും കോടിക്കണക്കിന് ഡോളറുകൾ കെട്ടിടങ്ങൾക്കായും സഭാ സംഘടനകളെ പരത്തുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി ചെലവഴിച്ചിട്ട് ക്രിസ്തു ഏത് സമയത്തും വരുമെന്ന് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? ഇന്നത്തെ നമ്മുടെ സഭകളെ നോക്കുക. അവർ ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് പിന്മാറുകയും ലൗകിക കാര്യങ്ങളിലേക്ക് പോകുകയും ചെയ്തിട്ട് അതിനെ സഭയിലേക്ക് കൊണ്ടുവന്ന് തമ്മിൽ കൂട്ടിക്കലർത്തുകയും നാം അത് അനുവദിക്കുകയും ചെയ്യുന്നില്ലേ? ജനപ്രീതിക്കും ജനകീയ അഭിപ്രായങ്ങളുടെ വിഭാഗീയ സംഘടനകളുടെയും കാരണത്താൽ മറ്റൊരു സഭാ സംഘടനയെ കടത്തിവെട്ടാനും ശ്രമിക്കുന്നു. നാം പ്രസംഗിക്കുന്നത് നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും? ലോകം അത് കാണുകയും അതറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് മതമെന്ന് പറയുന്നത് വെറും ഒരു ആചാരങ്ങളിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സമിതിയിൽ അംഗമാകുകയോ മാത്രമാകുന്നു. ക്രിസ്തുവിൽ രക്ഷ എന്നത് ഒരു സമിതിയല്ല, അതെന്തെങ്കിലും ചേരുന്നതല്ല, അതൊരു ജീവിക്കുന്ന അനുഭവമാകുന്നു. നോഹ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ നീതികെട്ട തലമുറയുടെ മേൽ ജലപ്രളയത്തിന്റെ ന്യായവിധി വരുന്നു എന്നവൻ പറഞ്ഞു. ദൈവം ആകാശത്തിൽ നിന്ന് മഴ പെയ്ച്ച് ഭൂമി മുഴുവൻ ജലപ്രളയമാക്കും. അവൻ അത് മാത്രമല്ല ചെയ്യാൻ പോകുന്നത്. എന്നാൽ അവൻ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാക്കിയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയുമാകുന്നു. എന്നാൽ അവർ അവനെ കേട്ടിരുന്നില്ല. എന്നാൽ നോഹ ഒരു പ്രവാചകനായിട്ട് ആ തലമുറയ്ക്കൊരടയാളമായിരുന്നു. അതൊരു മറുത്തു പറയപ്പെട്ട അടയാളവും ഒരു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത മനുഷ്യനായി വിചാരിക്കപ്പെട്ട വ്യക്തിയുമായിട്ട് എന്തോ നിർമ്മിച്ചുകൊണ്ടിരുന്നതായി കരുതിയിരുന്നു. അതുമായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് യാതൊരു തെളിവും ഒരിടത്തും എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയും അതുപോലെ തന്നെ കാണപ്പെടുന്നു. ഒരു തൂങ്ങിക്കിടക്കുന്ന അഭയസ്ഥാനത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഈ ഭൂമിയിൽ ഒരു പാറയോ അല്ലെങ്കിൽ ഒരു മരം പോലും അവശേഷിക്കാൻ പോകാതെ ഇരിക്കുമ്പോൾ ഒരു ചാർത്തുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ക്രിസ്ത്യാനികളായ നമുക്കെന്ന് ഒരു ചാർത്താണ് അഭയമായിട്ടുള്ളത്. കുറച്ച് ഞായറാഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നതുപോലെ, അല്ലെങ്കിൽ എവിടെയോ വഴിയിൽ വെച്ച് ചിന്തിച്ചിരുന്നതുപോലെ, അതായത് ഇതൊരു വിരിച്ചിടുന്ന ചാർത്തല്ല, എന്നാൽ ഇതൊരു പ്രവേശിക്കുന്ന ചാർത്താകുന്നു. അതിലേക്ക് നാം സമ്പൂർണ്ണ ഹൃദയത്തോടെ, നമ്മുടെ ആത്മാവും നമ്മുടെ പൂർണ്ണ മനസ്സുമായിട്ട് നാം ദൈവത്തിന്റെ സുരക്ഷയുടെ പെട്ടകമായ ക്രിസ്തുവിലേക്ക് കടക്കുന്നു. എന്നാൽ ഒരു മാനസിക രോഗിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നോഹയെ അവന്റെ ഭോഷത്വമായ പ്രസംഗത്തിൽ കൂടെയും ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്ന ഒരു അടയാളത്താലും അവർക്ക് മുന്നറിയിപ്പ് നൽകിയും ലോകത്തെ ശിക്ഷാവിധിയിലാക്കിയും പെട്ടകത്തിനൊഴുകാൻ അവിടെ വെള്ളമില്ലാതിരിക്കെ അതിനെ നിർമ്മിതിക്കുന്നതിൽ കൂടെ കുറ്റം വിധിക്കുകയും ചെയ്തു. എബ്രായർ 11 അധ്യായത്തിൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും പെട്ടകം നിർമ്മിക്കുന്നതിൽ കൂടെ തന്റെ കുടുംബത്തെ രക്ഷിക്കുകയും ആ നാളുകളിലേക്ക് വരുവാനിരുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു അടയാളമാകുകയും ചെയ്തു. എന്തൊരു മഹത്വമേറിയ കാര്യമാകുന്നു. വർഷങ്ങൾക്ക് ശേഷം വേറൊരു അടയാളം അവിടെ കടന്നു വന്നു. അത് പ്രവാചകനായ മോശയായിരുന്നു. അത് ഇസ്രായേലിനായുള്ള ദൈവത്തിന്റെ അടയാളമായിരുന്നു. അവർ 400 വർഷങ്ങളായി അടിമത്തത്തിലായിരുന്നു. അവരുടെ വിടുതലിന് തൊട്ടു മുമ്പായി ദൈവം ഒരടയാളത്തെ അവർക്ക് വേണ്ടി ഒരുക്കി. അവൻ ഇസ്രായേലിന് വിടുതലിന്റെ അടയാളവും മിസ്രയീമിന് ന്യായവിധിയുടെ അടയാളവുമായിരുന്നു. നോഹ തന്റെ ജനങ്ങൾക്കായി വിടുതലിന്റെ അടയാളവും അവിശ്വാസികളായ നഷ്ടപ്പെട്ട ലോകത്തിന് ന്യായവിധിയുടെ അടയാളവുമായിരുന്നു. ലോകത്തെ ശ്വാസം മുട്ടിച്ച് മുക്കിക്കളഞ്ഞ അതേ വെള്ളം തന്നെ നോഹയെ രക്ഷിക്കുന്നതിനുണ്ടായിരുന്ന ഏകമാത്രമായ വഴിയായിരുന്നു. ന്യായവിധി എന്ന ഒരു കാര്യം മാത്രമാണ് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ന്യായവിധി ഒന്ന് മാത്രമാണ് ഇന്ന് സഭയെ രക്ഷിക്കുന്നത്. ദൈവം ന്യായവിധിയെ തൂക്കുകട്ടയിലാക്കിയിരിക്കുന്നു. എന്നാൽ നോഹ അത് തന്നെ പ്രസംഗിച്ചിട്ട് ഒരടയാളമായി തീർന്നിരുന്നു. ഇസ്രായേൽ 400 വർഷങ്ങൾക്ക് ശേഷം വിടുതലിനായി നിലവിളിക്കാൻ തുടങ്ങി. ദൈവം കാണിക്കുന്നതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകാതെ ദൈവം ഒരിക്കലും അവനെ തന്നെ വെളിപ്പെടുത്തുകയോ അവനെ തന്നെ കാണിക്കുകയോ ചെയ്യുന്നില്ല. ഹോ, നമുക്കിവിടെ എന്ത് പറയാൻ കഴിയും? ദൈവം ഈ ദേശത്തെ എപ്രകാരം നഗ്നമായി വിട്ടിരിക്കുന്നു. അവർക്കത് നല്ലവണ്ണം അറിയാം. വർത്തമാന പത്രങ്ങൾ അതെല്ലായിടത്തും എല്ലായിടത്തും എല്ലായിടത്തുമായി പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ വരവിന്റെ അടയാളങ്ങൾ അത് പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്നിട്ടും അവർ അത് അറിയാത്ത മാതിരി നേരെ മുമ്പോട്ട് തുടർന്നു പോകുന്നു. അവർക്ക് യാതൊരു ഒഴിവ് കഴിവുമില്ല. നാം അന്ത്യകാലത്താകുന്നു. ജനങ്ങൾക്ക് പ്രവാചകനെ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ദൈവം തന്റെ പ്രവാചകന്മാരെ അയക്കുന്നത്. ജനങ്ങൾ ഒരു അടയാളത്തിന് തയ്യാറാകുമ്പോഴാണ് ദൈവം അടയാളത്തെ അയക്കുന്നത്. എന്നാൽ ജനങ്ങൾ അവർക്ക് ആവേശമുളവാക്കുന്നതോ അല്ലെങ്കിൽ ആകാശത്തു നിന്നും ഞങ്ങൾക്കൊരു അടയാളത്തെ കാണിച്ചു തരിക എന്നുള്ള ഒരു സ്ഥാനത്തെത്തുന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ ദൈവം ഒരടയാളത്തെ അയക്കുമ്പോൾ അവരത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ ഈ അടയാളത്തെ വിഗണിച്ചു കളയുന്നു. ഇസ്രായേൽ ഇസ്രായേൽ ആ ശരിയായ ബാലൻ ജനിച്ചപ്പോൾ അവനെ അറിയേണ്ടതായിരുന്നു. കാരണം അവർ പിന്നിട്ട് പോയ വർഷക്കാലങ്ങളെ അവർ നോക്കിയാണെങ്കിൽ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ 400 സംവത്സരം പ്രവാസികളായിരിക്കും. എന്നാൽ അതിനുശേഷം ഞാൻ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരും. ആ യഥാർത്ഥമായ ബാലൻ ജനിച്ചത് അവർ കണ്ടപ്പോൾ സമയം അടുത്തിരിക്കുന്നു എന്നവർ അറിയേണ്ടതായിരുന്നു. അവന്റെ അമ്മയപ്പനായ അമറാവും യോക്കബേദും രാജാവിന്റെ കൽപ്പനകളെ പോലും ഭയപ്പെട്ടിരുന്നില്ല. ചീങ്കണ്ണികളുള്ള നദിയിലേക്ക് അവർ അവനെ ഒഴുക്കി. അവയിൽ ഒന്നിനു പോലും അവനെ കടിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഒരടയാളത്തെ അവിടെ കണ്ടു. എന്നാൽ അവർ അതിനെ കാര്യമാക്കിയില്ല. അവരതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ദൈവം അവനെ നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് ഫറവോന്റെ കൊട്ടാരത്തിലാക്കുകയും ഫറവോൻ അവനെ വളർത്തുകയും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സകല വിദ്യാഭ്യാസവും അവന് കൊടുക്കുകയും ചെയ്തു. അതിനാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണുന്നതിനിടയാക്കി. അതിനുശേഷം അവയെല്ലാം മറന്നു കളയുന്നതിനു വേണ്ടി അവനെ മരുഭൂമിയുടെ പിന്നിലേക്ക് കൊണ്ടുപോയി. ഫറവോൻ അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നതിനു ശേഷം ദൈവം അവനെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഫറവോൻ 40 വർഷം അവനെ പരിശീലിപ്പിക്കാനെടുത്തു. അതിനുശേഷം അതെല്ലാം മറന്നു കളയിക്കുന്നതിനു വേണ്ടി ദൈവം 40 വർഷം അവനെ പരിശീലിപ്പിക്കാനെടുത്തു. മനുഷ്യന്റെ പരിശീലനവും അതിനുശേഷം ദൈവത്തിന്റെ പരിശീലനവുമാകുന്നു. ഫറവോൻ ഒരു പുത്രനായിട്ട് അവനെ നേതാവായും രാജ്യതന്ത്രജ്ഞനായിട്ടും ഒരു യോദ്ധാവായിട്ടും ഒരു പടയാളിയായും വരുവാനിരിക്കുന്ന ഒരു ഫറവോനായിട്ട് മിസ്രൈമിന്റെ ഉയർന്ന സ്ഥാനത്തായിരിക്കുന്നതിനും മറ്റുള്ള ദേശങ്ങളെയെല്ലാം ഫറവോന് കപ്പം കൊടുക്കുന്നതിനു വേണ്ടി അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനെ മരുഭൂമിയുടെ പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് അതെല്ലാം അവനിൽ നിന്ന് എടുത്തു കളയുകയും താൻ ജീവിക്കുന്ന ദൈവമാണെന്ന് 5 മിനിറ്റ് നേരത്തിനുള്ളിൽ ഒരു മുൾപടർപ്പിൽ വെച്ച് അവനെ കാണിക്കുകയും ചെയ്തു. അവനിലുണ്ടായിരുന്ന സകല ഭീതിയെയും എടുത്തു കളഞ്ഞിട്ട് അവനെ തയ്യാറാക്കി. അവനൊരടയാളമായിരുന്നു. ദൈവം തന്റെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിനാഗ്രഹിക്കുന്നു. ഇസ്രായേൽ അത്രമാത്രം ഭാരം ചുമത്തപ്പെട്ടിട്ട് അവർക്കിനിയും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാകുകയും അതോടൊപ്പം അവരുടെ സമയം നിവൃത്തിയായിരിക്കുകയും അവർ വിചാരിച്ചിരിക്കുന്നതിലും കൂടുതൽ അധികം ഭാരം ചുമത്തപ്പെട്ടിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്ന സമയമായി കഴിഞ്ഞിരുന്നു. അമറാവും യോക്കബേദും വചനം നിവൃത്തിയാകേണ്ട സമയമായെന്ന് കണ്ടപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാധാരണയായി ഹൃദയഭാരമുള്ളവരാണ് പ്രാർത്ഥിക്കുന്നതും അവർക്കാണ് എന്തെങ്കിലും കിട്ടുകയും ചെയ്യുന്നത്. അപ്രകാരം ചെയ്യുന്നതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് അത് ചെയ്യുന്നത്. ഇന്ന് രാവിലെ സമയം പ്രഭാതഭക്ഷണ സമയത്ത് പള്ളിയിലേക്ക് വരുന്നതിനു മുമ്പ് ധൃതിയിൽ കുറച്ച് മൊരിച്ചയപ്പം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇവിടെ വച്ച് ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടതിനു ശേഷം തിരികെ പോയി വീണ്ടും സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതെന്തൊരു കഷ്ടമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, സിഗരറ്റ് വലി ഒഴിവാക്കി കളയുന്നത് ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതറിയാം, കാരണം അത് പിശാചാകുന്നു, അതൊരു പിശാചാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേലായിരിക്കാതെ നിങ്ങൾക്കത് നിർത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ആദ്യകാല ജീവിതത്തിൽ എനിക്കറിയാവുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ദൈവപുരുഷന്മാരാകുവാൻ ആഗ്രഹിച്ചിരുന്നു. അവരിൽ ഒരാളെ ഞാൻ ക്രിസ്തുവിലേക്ക് നയിച്ച ഉടനെ തന്നെ അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ദിവസം തന്നെ 5-6 പാക്കറ്റുകൾ വെറുതെ ഇരുന്ന് ദിവസം മുഴുവൻ ഒന്നിനു ശേഷം ഒന്നായി വലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം വേറൊരു സിഗരറ്റ് കത്തിക്കുന്നതിനായി ശ്രമിച്ചു. എന്തോ അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. അദ്ദേഹം നേരെ സ്റ്റോവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പിരുവഴുത്തവനെ കുറ്റം വിധിക്കുന്നുവെന്നുള്ള കാര്യം പോലും അറിയാതിരിക്കെ അദ്ദേഹം നേരെ സ്റ്റോവ് കത്തിച്ചിട്ട് സിഗരറ്റിന്റെ കൂട് മുഴുവൻ അതിലിട്ട് കത്തിച്ചു കളഞ്ഞു. അത് ആ സംഗതി അങ്ങനെ ഉറപ്പിച്ചു. എന്നാൽ മറ്റേ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാകുന്നതിനായി ആഗ്രഹിക്കുകയും തനിക്ക് കഴിയാവുന്നത്രയും ശ്രമിക്കുകയും കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2-3 ആഴ്ചത്തേക്ക് അദ്ദേഹം അത് ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നാൽ തന്റെ സ്വന്തം അവസ്ഥയിലെത്തിയപ്പോൾ അവന് തലയ്ക്ക് സ്ഥിരതയില്ലാതെയായി. പിന്നെ അവന് ബോധം വന്നപ്പോൾ വീട്ടിന്റെ പിന്നിലായി ഒരു തകരപ്പാട്ടയിൽ തന്റെ തലയടിക്കുന്നത് പോലെ അവന് മനസ്സിലായി. അദ്ദേഹം വേഗം വീടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് തന്റെ സിഗരറ്റിന്റെ കൂടെടുത്ത് അന്ന് വൈകിട്ട് വീട് വിടുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട് മുഴുവൻ വലിച്ചു തീർക്കുകയും ചെയ്തു. അതിനുശേഷം ഓരോന്നായി വലിക്കാൻ ചെയ്യാൻ തുടങ്ങി. നോക്കൂ, ഒരുവൻ വിളിക്കപ്പെട്ടവനായിരുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. മുന്നറിയിപ്പ് എന്താണ് അർത്ഥമാക്കുന്നത്? അതൊരുവന് ജീവനാകുന്നു. അവൻ അത് കണ്ടിരുന്നു. ദൈവം അത് വെളിപ്പെടുത്താതെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ശരി തന്നെയാകുന്നു. അമ്രാമും ജാക്കബേദും ആ സമയത്തെ അറിഞ്ഞിരിക്കുകയും ആ നാഴിക സമീപിച്ചിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. യതിച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. അത് ശരിയാണ്, ഇത് ദൈവമാകുന്നു. ഓ, അതുകൊണ്ട് ഇത് ഇന്ന് വളരെ ആഴത്തിലിറങ്ങാൻ ഇടയാകട്ടെ. ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തുകയും മഹത്വമേറിയ ദൈവശക്തി നിങ്ങളെ ആ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി നിങ്ങളാകേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാവുന്നവരായി കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. എന്നാൽ അവർക്ക് കഴിയില്ല. അത് അവർക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല. സഭ വിളിച്ചു വേർതിരിക്കപ്പെടുന്ന സമയം ഇതാകുന്നു. ഇത് നേരത്തെ ആയിരുന്നതിലും വ്യത്യസ്തമായിരിക്കുന്നു. അതെ, അങ്ങനെ ജനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പക്കൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ദൈവത്തിന്റെ പക്കൽ എല്ലായ്പ്പോഴും പ്രവാചകനുണ്ട്. കാരണം ദൈവം എല്ലായ്പ്പോഴും അവരെക്കാളും ഒരു പടി മുമ്പിലായിരുന്നു. ദൈവത്തിന് തന്റെ പ്രവാചകൻ തയ്യാറായിരുന്നു. എന്നാൽ ജനങ്ങൾ അതിന്റെ ആവശ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്നതിനു വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ കാര്യത്തെ സാദൃശ്യമാക്കിക്കൊണ്ട് എപ്രകാരം എനിക്കിത് പറയാൻ കഴിയും? ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ഉണർവുകാരനെ അല്ല, എല്ലാ സഭാസ്ഥാപനങ്ങളുടെ കൂട്ടത്തെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ഏതെങ്കിലും വലിയ സഭാസംഘടനയിലെ ഒരു വ്യക്തിയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ലോകത്തെ കുറ്റം വിധിക്കുന്ന ഒരു സന്ദേശവുമായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറാണെങ്കിൽ ദൈവത്തിന് ആ മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുപക്ഷെ ലോകത്തിൽ എവിടെയെങ്കിലും ദൈവത്തിന് ആ പ്രവാചകൻ ഉണ്ടായിരിക്കാം. എന്നാൽ ജനങ്ങൾക്ക് അത് ആവശ്യമായിരിക്കണം. ദൈവം വെറുതെ നിങ്ങളുടെ വായിലേക്ക് അത് ഉന്തിത്തള്ളുകയില്ല. നിങ്ങൾക്കത് ആവശ്യമായിരിക്കണം. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും. അത് ശരിയാണ്. മോശ തിരിച്ചറിയപ്പെട്ട ശേഷം, അല്ലെങ്കിൽ ജനങ്ങൾ അവർക്കൊരു വഴികാട്ടിയെ വേണമെന്നറിയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവർക്കൊരു വഴികാട്ടി അയക്കുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയും, അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി ആരെങ്കിലും അയക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ അവർക്കൊരു പ്രവാചകനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു അടയാളമായിരുന്നു. ഇപ്പോൾ ഇതൊരു പ്രവാചകനല്ലെങ്കിൽ അവൻ എഴുതേറ്റിട്ട് താനൊരു പട്ടാള പ്രതിഭാശാലിയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് ആ മനുഷ്യനെ അവിശ്വസിക്കുന്നതിനുള്ള അവകാശമുണ്ട്. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും വീഴ്ചയില്ലാതെ തന്റെ പ്രവാചകനെ അയക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ ഒന്ന് ഒരുവട്ടം അതൊന്ന് കാണിക്കുക. യഹോവ ഇപ്രകാരം അരളി ചെയ്ത വചനവുമായിട്ട് ദൈവം എല്ലായ്പ്പോഴും തന്റെ പ്രവാചകനെ അയക്കുന്നു. ഇസ്രായേലിനുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പട്ടാള പ്രതിഭാശാലി ദാവീദായിരുന്നു. എന്നിരിക്കലും ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. തീർച്ചയായും അവൻ പ്രവാചകനായ ദാവീദായിരുന്നു. ദൈവം അയക്കാൻ പോകുന്ന ഈ പ്രവാചകനെ കേൾക്കുന്നതിനുള്ള ആഗ്രഹം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നു. കാരണം അവിടെ ഒരു കൂട്ടം ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവർ തെറ്റായിരുന്നുവെന്ന് പിന്നീട് തെളിയുവാനിടയായി. അവരെല്ലാം കൂടി ഒരാവേശമായി പ്രാവർത്തികമാക്കപ്പെട്ടിട്ട് ഒരു മിശ്ര സമൂഹം അവരോടൊപ്പം പോയിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. എന്താണ് അത് ചെയ്തത്? അത് മരുഭൂമിയിൽ വെച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ഈ പ്രതിഭാസം ചെയ്യുമ്പോഴെല്ലാം ഓ, ഇത് ആഴത്തിലിറങ്ങുവാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ദൈവം എന്തെങ്കിലും അയക്കുമ്പോഴെല്ലാം അവിടെ എന്തെങ്കിലും അസഭ്യമായതും ശാരീരികമായ അഭിനയത്തോടു കൂടിയതുമായ എന്തെങ്കിലും അതോടൊപ്പം പോകുന്നു. എല്ലായ്പ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കപട വിശ്വാസമുണ്ടാകുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല കാര്യമായി സ്ഥാനമെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പ്രവാചകൻ യഹോവ ഇപ്രകാരം അരളി ചെയ്ത വചനത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ഒരിക്കലും ആ തിരുവെഴുത്തിൽ നിന്ന് മാറുകയില്ല. മോശ തിരുവെഴുത്തിനോടൊപ്പം യഥാർത്ഥമായി നിന്നു. ഞാൻ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമെന്ന് ദൈവം പറഞ്ഞു. ആ ജോലി ചെയ്യുന്നതിന് ഞാൻ നിന്നെ അയക്കുന്നുവെന്ന് ദൈവം മോശയോട് പറഞ്ഞു. മോശയുടെ പക്കൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം അവരുടെ പക്കൽ ഉള്ളതിനാൽ ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. ദൈവത്തിന്റെ വചനം അവന്റെ പക്കൽ ഇല്ലെങ്കിൽ പിന്നെ അവനൊരു പ്രവാചകനല്ല. കാലാകാലങ്ങളിൽ കൂടി വളരെയധികം ശാരീരിക അഭിനയക്കാർ അവർ പ്രവാചകന്മാരാണെന്ന് പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പുറത്തായിരുന്നു. എന്നാൽ ഒരു സത്യപ്രവാചകൻ കൃത്യമായും ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ ഈ ഉദാഹരണത്തെ മറക്കരുത്. ഒരു സത്യപ്രവാചകൻ യഹോവായ് പ്രകാരം അരുളിച്ചെയ്ത വചനവുമായി നിൽക്കുന്നു. അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ദാസനായ ഒരു സത്യപ്രവാചകൻ യഹോവായ് പ്രകാരം അരുളിച്ചെയ്ത വചനവുമായിട്ട് നേരായി നിൽക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. മോശ യഹോവയോടൊപ്പം നിന്നു. അവനൊരു അടയാളമായിരുന്നു. അവൻ ഇസ്രായേലിന് വിടുതലിന്റെ നാളുകൾ സമീപിച്ചിരിക്കുന്നതിന്റെ അടയാളവും മിസ്രൈമിന് അവരുടെ അന്ത്യം അടുത്തിരിക്കുന്നതിന്റെ അടയാളവുമായിരുന്നു. കാരണം അതിന് കുറച്ച് സമയശേഷം ഫറവോനും അവന്റെ സേനയും ചെങ്കടലിൽ മുങ്ങിച്ചത്തുപോയി. അവരുടെ പട്ടാള ഭരണശക്തിയുടെ അവസാനത്ത് അവർ എത്തിക്കഴിഞ്ഞിരിക്കുകയും ഒരു പ്രവാചകൻ ഒരു ദേശീയ അന്ത്യത്തിന്റെ അടയാളവുമാകുന്നു. അതൊന്ന് വിചാരിച്ചു നോക്കൂ. ദൈവം എത്ര മഹാനും അവൻ എത്രമാത്രം സാധാരണതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവന് ഇത് മനസ്സിലാക്കാമെങ്കിൽ വിദ്യാഭ്യാസമുള്ളവന് തീർച്ചയായും അത് കഴിഞ്ഞിരിക്കണം. മിസ്രൈമിലെ ചുണ്ണാമ്പ് കുളത്തിൽ കിടക്കുന്ന അടിമയ്ക്ക് അത് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണെന്നും സമയമടുത്തിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഫറവോന്റെ കൊട്ടാരം അതിനെക്കുറിച്ച് എത്രമാത്രം കൂടുതലായി അറിയേണ്ടിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ളവരാണ് അതറിയാതെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ളവരാണ് എല്ലായ്പ്പോഴും അത് വിട്ടുപോകുന്നത്. ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ മോശി അവിടെ ജനൽ നിന്ന് നോക്കുമായിരുന്നു. ഫറവോനവർ അടിമകളും നായ്ക്കളുമായിരുന്നു. എന്നാൽ മോശയ്ക്ക് അവർ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. ക്രിസ്തുവിന്റെ നിന്ദയെ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും വലിയ ധനമെന്നെണ്ണി പ്രതിഫലം നോക്കിയും മോശ സ്വയം തന്റെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തെന്ന് ബൈബിൾ പറയുന്നു. അവർ ചെളികുഴിക്കുന്നവരല്ല എന്ന് മോശി അറിഞ്ഞിരുന്നു. അവർ വാഗ്ദത്തത്തോടുകൂടി ഒരു ജനമായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ സ്വയം താൻ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ അവരോടത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർ സ്വയം അത് തിരിച്ചറിയേണ്ടിയിരുന്നു. തനിക്ക് ചെയ്യേണ്ടതായ പ്രവൃത്തിയെക്കുറിച്ച് അവൻ സ്വയം അറിഞ്ഞിരുന്നു. ഈ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അവനെ ഉയർത്തിയിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവരോടവനത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അതിനെക്കുറിച്ച് അന്ധരായിരുന്നിടത്തോളം അവർ അത് മനസ്സിലാക്കുന്നതുവരെ അവൻ സ്വയം അവനെ തന്നെ തുറന്നു വെളിപ്പെടുത്തിയില്ല. അതിനുശേഷം അവർ അടയാളം കാണുകയും അറിയുകയും ചെയ്തു. ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് ഒരടയാളം നൽകും. ഈ വടിയെടുത്ത് അതിനെ പാമ്പാക്കുക. അവർ അത് കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ കൈ നിന്റെ മാർവിടത്തിലേക്ക് വയ്ക്കുക, വലിച്ചെടുക്കുക, കുഷ്ഠരോഗത്തിൽ നിന്ന് നിന്നെ തന്നെ സൗഖ്യമാക്കുക. അപ്പോൾ അവർ അത് വിശ്വസിക്കും. അതിനുശേഷം പിന്നെയും അവർ കേൾക്കുന്നില്ലെങ്കിൽ നൈൽ നദിയിലെ വെള്ളമെടുത്ത് ഉണങ്ങിയ മണ്ണിൽ ഒഴിക്കുക. അപ്പോൾ വെള്ളം മുഴുവൻ രക്തമായി തീരും. അതൊരു ദേശീയ അടയാളമായിരുന്നു. ജനങ്ങൾ അത് വിശ്വസിക്കും. അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നവർ ദൈവത്തിന്റെ അടയാളം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവർ വിശ്വസിച്ചു. എന്നാൽ ദേശത്തിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കണം. അതിനാൽ അവൻ എല്ലാമായിട്ട് ഒരടയാളം കൊടുത്തു. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുകയും അത് എളിമയോടുകൂടി ഒരു മനുഷ്യനും ആ ദേശത്തിന്റെ അപ്പോഴുണ്ടായിരുന്ന അവസ്ഥയുടെ അവസാനമാണെന്നുള്ളതിന്റെ അടയാളമായ ഒരു പ്രവാചകനുമായിരുന്നു. ദൈവം നമുക്കൊരുവനെ അയക്കട്ടെ, നമ്മുടെ ഇടയിൽ ഒരുവനെ ഉയർത്തട്ടെ. അങ്ങനെ ഒരു കാര്യത്തിനായി ദൈവത്തിന്റെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോവുകയാണെങ്കിൽ ദൈവം അവനെ ഉയർത്തും. ജനങ്ങൾക്കാണ് അതിന്റെ ഹൃദയഭാരം ഉണ്ടായിരിക്കേണ്ടത്. അവർ ഉണർന്നിരിക്കണം. ജനങ്ങൾക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് അവർ ജീവിക്കുന്ന കാലം ഏതാണെന്നും അവരുടെ ചുറ്റുമായുള്ള അവസ്ഥ എന്താണെന്നും അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ മുമ്പോട്ട് ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്നു. അടുത്ത വർഷം ഒരു പുതിയ വീട് പണിയണം. ജോനസിന്റെ കാറിനേക്കാളും ഒരു നല്ല കാർ വാങ്ങിക്കണം. എനിക്കിത് ചെയ്യാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടരുന്നു. ഓ, അങ്ങനെ വളരെ കാര്യങ്ങളാകുന്നു, അതൊക്കെയും കൊള്ളാം. എന്നാൽ സഹോദര, ഈ കാര്യങ്ങളെല്ലാം നശിച്ചു പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യേശു പറഞ്ഞു, ദേഹം കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടരുത്. അത് റഷ്യയുടെ ആറ്റം ബോംബുകളാകുന്നു. ഈ ശരീരത്തെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഒരു അഗ്നിപർവ്വത പൊടി പോലെയാക്കാൻ കഴിയുന്നതിനെ ഭയപ്പെടരുത്. എന്നാൽ ദേഹത്തെ കൊന്നിട്ട് പ്രാണനെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതിന് അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതാണ് കാര്യം. എന്റെ മാതാവ് ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടറിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മനുഷ്യന്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശാസ്ത്രം എത്ര മഹത്തായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും, കൂടാതെ മരുന്നുകളെ കൊണ്ട് ഒരു രോഗബീജത്തെ കൊല്ലുകയും ജീവന്റെ ബീജത്തെ എപ്രകാരം രക്ഷിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ, അത് അത്ഭുതകരമായിരിക്കുന്നു, അത് മനോഹരമായ കാര്യമാകുന്നു എന്ന് പറഞ്ഞു. കുറച്ചുനേരം ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, അത് നന്നായിരിക്കുന്നു, ഞാനതിനെ വിലമതിക്കുന്നു, അത് അത്രമാത്രം നന്നായ കാര്യമാകുന്നു, ഞാൻ തീർച്ചയായും അതിനുവേണ്ടി ദൈവത്തോട് നന്ദിയുള്ളവനാകുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങളൊരു സൃഷ്ടിയുടെ മേൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നു. എന്നാൽ ആരാണിത് സൃഷ്ടിച്ചതെന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് കുറച്ച് സമയമായിക്കൂടാ? ആരാണിതുണ്ടാക്കിയത്? ഇതിന്റെ രൂപനിർദ്ദേഷ്ടാവ് ആരാണ്? ദൈവമാണ് അതിന്റെ രൂപനിർദ്ദേഷ്ടാവ്. അവനുണ്ടാക്കിയ സൃഷ്ടിയിലും ആ സൃഷ്ടാവ് എത്രയോ മഹാനാകുന്നു. നാം ആകാശത്തെയും ഭൂമിയെയും ഈ ദേഹത്തെയും ജീവനെയും സൃഷ്ടിച്ചവനെയും അവൻ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും അത് അവന്റെ സ്വന്തമായിരിക്കും. അത് നശിപ്പിക്കുകയും ചെയ്യാവുന്ന സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ നാം എന്തിനാണ് സൃഷ്ടിയുടെ മേൽ അധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഈ മനുഷ്യ ശരീരത്തിന്മേൽ ക്രിയകൾ നടത്തുന്നതിന് ഇതൊരു അത്ഭുതകരമായ കാര്യമായിരിക്കുന്നു. നാം അതിനെ വിലമതിക്കുന്നു. അവർക്കൊരു കണ്ണെടുത്ത് വേറൊരാൾക്ക് മാറ്റിവെക്കാൻ കഴിയും. അതിന്റെ ചെറിയ ചെറിയ ഞരമ്പുകളെയും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ ഘാതത്തിൽ നിന്നും കണ്ണെടുത്ത് വേറൊരു മനുഷ്യന്റെ കണ്ണിന്റെ ഘാതത്തിൽ വെക്കാനും ഈ കണ്ണുകളാൽ ആ മനുഷ്യന് കാണുവാൻ കഴിയും. അതൊരത്ഭുതകരമായ കാര്യമാകുന്നു. ഒരു മാതാവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് ജനിക്കാൻ കഴിയാതെയായിട്ട് കുഞ്ഞും തള്ളയും രണ്ടുപേരും മരിച്ചുപോയി എന്ന് നാം കേൾക്കാറുണ്ടായിരുന്നു. അത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ അത് വ്യത്യസ്തമായിട്ട് നിങ്ങൾ അപൂർവമായിട്ടേ അത് കേൾക്കാറുള്ളൂ, ഒരുപക്ഷെ ഒട്ടും കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു മാതാവിനെ, അതായത് പ്രസവിക്കാനുള്ള സമയത്തോട് അടുത്തായിരിക്കുന്ന ഒരു മാതാവിനെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവർ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ചെറുതായി ബോധം കെടുത്തുന്ന എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തിട്ട് ഒരു സാധാരണയായുള്ള ജന്മം കൊടുത്ത് ആ കുട്ടിയെ എടുത്ത് മാറ്റുന്നതിന് കഴിയും. നാം അതിനെ വിലമതിക്കുന്നു. ഈ നഗരത്തിലെ ജലസംവിധാനത്തിന്റെ എവിടെയെങ്കിലുമുള്ള ഒരു വാൽവ് അടച്ചിട്ട് അതിന്റെ മുഖ്യ വാൽവിനെ എന്ത് സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അത് അതിനെ പൊട്ടിത്തെറിപ്പിച്ചു കളയും. എന്നാൽ അപ്പോഴും നമുക്കൊരു കാൽ മുറിച്ചു കളയാനും കൈവിച്ഛേദനം ചെയ്യാനും കഴിഞ്ഞിട്ട് ദൈവാത്ഭുതത്താൽ അവൻ ആ രക്തപ്രവാഹത്തെ മറ്റേതെങ്കിലും വഴിയിൽ കൂടി ഒഴിഞ്ഞു മാറ്റിക്കൊണ്ട് ആ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രവഹിപ്പിക്കുന്നു. ആർക്കത് ചെയ്യാൻ കഴിയും എന്നോട് പറയുമോ? ഒരു ജലസംവിധാനത്തിന്റെ ഒരു വാൽവിൽ കൂടെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുഖ്യമായ പൈപ്പിനെ എവിടെയെങ്കിലും ഒന്ന് അടച്ചു നോക്കുക. അതെന്ത് പറ്റും? ഒരു വട്ടം ശ്രമിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. മറ്റ് യാതൊരു ഒഴിഞ്ഞു പോകാനുള്ള വഴിയുമില്ലെങ്കിൽ അതിന് തിരികെ വാൽവിലേക്ക് പ്രഹരിക്കേണ്ടിയിരിക്കുന്നു. ഈ രക്തത്തിന് ഉടനെ തന്നെ ഒരൊഴിഞ്ഞ വഴിയിൽ കൂടി പോകുന്നതിന് ദൈവം ഒരു വഴി ഒഴുക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിലെ ഒറ്റവട്ടം അത് തിരികെ പ്രഹരിക്കുകയും നിങ്ങൾ മരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ വിരൽ കടിക്കുമ്പോഴെല്ലാം ഉടനെ തന്നെ പിന്നെ അവിടെ മരണമാകുന്നു. എവിടെയെങ്കിലും ഒരു രക്തധമനി മുറിക്കപ്പെടുമ്പോഴെല്ലാം ഉടനെ തന്നെ അവിടെ മരണമാകുന്നു. നിങ്ങളുടെ വിരൽ മുറിച്ചു കളയുക, നിങ്ങൾ മരിച്ചു പോകും. അത്രമാത്രം, അത് നേരെ തിരികെ വീണ്ടും ഹൃദയത്തിലേക്ക് പ്രഹരിച്ചിട്ട് അത് നിങ്ങളെ കൊന്നുകളയും. എന്നാൽ ദൈവം ഇത് അത്ഭുതകരമാകുന്നുവെന്ന് നാം വിചാരിക്കും. ഇത് അത്ഭുതകരമാകുന്നു. ശാസ്ത്രത്തിന്റെ പ്രകാരം ഈ രക്തധമനികളെ രക്തം പ്രവഹിക്കുന്നതിനെ തടയുന്നതിനു വേണ്ടി കെട്ടുവാൻ കഴിയുമെന്നുള്ളതിനെ നാം പ്രശംസിക്കുന്നു. അതെല്ലാം നന്നായ കാര്യങ്ങളാകുന്നു. എന്നാൽ ആരാണ് ഇത് രൂപനിർദ്ദേശം ചെയ്തിരിക്കുന്നത്? നാം സൃഷ്ടിയെ മുഴുവൻ നോക്കിയിട്ട് അതിന്റെ സൃഷ്ടാവിനെ മറന്നു കളയുന്നു. മനസ്സിലായില്ലേ? നാം സ്വാഭാവികമായ കാര്യങ്ങളെയെല്ലാം നോക്കിയിട്ട് ആത്മീയ കാര്യങ്ങളെയെല്ലാം മറന്നു പോകുന്നു. അതാണ് നാം ചെയ്യുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ അവന്റെ വചനമുണ്ടായിരുന്നു. ആ കാരണത്താൽ ജനങ്ങൾ അവനെ വിശ്വസിച്ചിരുന്നു. ആ കാരണത്താൽ അവൻ മോശയോട് പറഞ്ഞു, അവൻ ഉൽപ്പത്തി തൊട്ട് പുറപ്പാടലും എല്ലായിടത്തും കൂടിയും അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരാത്മീയനോ പ്രവാചകനോ ഉണ്ടെങ്കിൽ. ഇപ്പോൾ നാം ഈ കാര്യങ്ങളെ എങ്ങനെയാണ് അറിയുന്നത്? ഈ പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ എന്തെങ്കിലും സംസാരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്താൽ പിന്നെ അത് വിശ്വസിക്കുക. അതൊരടയാളമാകുന്നു. അതുകൊണ്ട് ദൈവം തന്റെ വചനത്തെ നേതാക്കന്മാർക്കോ സ്വേച്ഛാധികാരികൾക്കോ കൊടുക്കുന്നില്ല, എന്നാൽ പ്രവാചകന് കൊടുക്കുന്നു. ക്രൂഷേവ് ലോകത്തിനൊരടയാളമല്ല. അല്ല ശ്രീമാൻ, ഹിറ്റ്ലർ ലോകത്തിനൊരടയാളമായിരുന്നില്ല. എന്നാൽ എവിടെയോ ഏതോ സ്ഥലത്ത് ദൈവത്തിന് തന്റെ എളിമയായ പ്രവാചകൻ ആ നാഴികയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്. അവൻ തന്നെ അടയാളമാകുന്നു. അവൻ തന്നെ ലോകത്തെ കുറ്റം വിധിക്കുകയും സഭയെ രക്ഷിക്കുകയും ചെയ്യുന്ന പ്രവാചകനായ അടയാളമാകുന്നു. പ്രവാചകനായ ഏലിയാവ് തന്റെ നാളുകളിലെ അടയാളമായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടയാളമായിരുന്നു. മിസ്രയീമിനെ ന്യായവിധിയും ഇസ്രായേൽ അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിടുതലുമായിരുന്നു. ഏലിയാവിന്റെ പാപഭരിതമേറിയ നാളുകളിൽ ഇസ്രായേൽ മുഴുവൻ ദൈവത്തിൽ നിന്ന് മാറി തിരികെ പാപത്തിലേക്ക് പോയിരുന്നു. അവർ ദൈവത്താൽ നയിക്കപ്പെട്ടിരുന്നതിനെ കുറിച്ചും മഹാനായ യഹോവ മിസ്രയീമിൽ നിന്നും അവരെ എപ്രകാരം ചെങ്കടൽ പിളർന്നു കൊണ്ടുവന്നതും അവരുടെ ഇടയിലുണ്ടായിരുന്ന മോശയെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരെയും അവർ മറന്നുപോയിരുന്നു. അവർ ഇതെല്ലാം മറന്നുകഴിഞ്ഞിരുന്നു. നാം അത് മറന്നു പോകുന്നു. മെത്തഡിസ്റ്റുകാരായ നിങ്ങൾ ജോൺ വെസ്ലിയെ മറന്നിരിക്കുന്നു. ലൂഥറൻകാർ മാർട്ടിൻ ലൂഥറിനെ മറന്നിരിക്കുന്നു. ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങൾ ജോൺ സ്മിത്തിനെ മറന്നിരിക്കുന്നു. നമ്മിൽ പലരും അവരിലെല്ലാം മഹാനായ ചാൾസ് ഫിന്നിയെ മറന്നിരിക്കുന്നു. ഫിന്നിയുടെ മതപരിവർത്തനത്തിലുള്ള 97% ആളുകളും നീണ്ടു നിന്നിരുന്നവരായി പറയപ്പെടുന്നു. മൂടിയുടേതിൽ 75% ഒരു വർഷത്തിൽ തന്നെ പിമ്പോക്കരായി. വെസ്ലിയുടെ വിശുദ്ധ കൂട്ടർ തുടർച്ചയായി പിന്മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഫിന്നിയുടെ 97% നിലനിൽക്കുന്നു. ഉയരം കുറഞ്ഞ മൊട്ടത്തലയനായ ഈ വ്യക്തി പ്രസംഗ പീഠത്തിലേക്ക് നടന്നു വന്നിട്ട് ശ്രോതാക്കളെ പ്രകാരമൊന്ന് നോക്കുകയും മനുഷ്യർ ബോധം കെട്ടു വീഴുകയുമായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് തന്റെ സ്വാധീനം എടുക്കുന്നതുവരെ അവൻ ഒരു ദിവസം ഉൾപ്പടർപ്പിൽ തന്നെ കാത്തിരുന്നു. അതാണ് കാര്യം. അവൻ 200 വർഷങ്ങൾക്ക് മുമ്പ് വെസ്ലിയും മറ്റും തുടങ്ങിയ ഉണർവ് അവസാനിക്കുന്നതിന്റെ അടയാളവും ന്യായവിധി വരുന്നു എന്നുള്ളതിന് ആ പാപം നിറഞ്ഞ തലമുറയ്ക്ക് ഒരു അടയാളവുമായിരുന്നു. ഏലിയാവ് തന്നോടൊപ്പം ആരുമില്ലാതെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ എപ്രകാരം നിന്നിരുന്നു. ഹേമാൻ അവൻ ദൈവത്തിന്റെ അടയാളമായിരുന്നു. ബാക്കിയുള്ള വൈദികരെല്ലാം ആഹാബിനോടൊപ്പം ആധുനികതയുടെ മാർഗത്തിൽ പോയിരുന്നു. ആ തലമുറയിൽ അവർ ആധുനികതയിലായിരുന്നു. എന്നാൽ ആഹാബിന്റെയും അവന്റെ മഹത്തായ സകല നേട്ടങ്ങളെല്ലാം കൂടി സഭയെ മുഴുവൻ കത്തോലിക്ക മതസിദ്ധാന്തത്തിൽ എപ്രകാരം എത്തിച്ചിരിക്കുകയും അതേ കാര്യം തന്നെ അത് വിഗ്രഹാരാധനയായിട്ട് അവരെ ഒരു വീര്യമില്ലാത്ത സ്ഥാനത്ത് എത്തിച്ചിട്ട് ചിലർ ഈ രീതിയിൽ ആരാധിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയതെന്തും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും അങ്ങനെ ഒരു സ്വതന്ത്രമായ അവസ്ഥയിലെത്തിക്കുകയും ചെയ്തു. അവിടെ ഏലിയാവ് എപ്രകാരം യഹോവായ പ്രകാരം അരളിച്ചത് വചനവുമായിട്ട് ധൈര്യത്തോടെ നിന്നിരുന്നു. ഓ ദൈവമേ, അതുപോലെയുള്ള മനുഷ്യരെ ഞങ്ങൾക്ക് നൽകണമേ. ഇസബേലിനോട് അവളുടെ അവസ്ഥയെ പറയുന്നതിൽ അവന് ഭയമില്ലായിരുന്നു. അവൻ ആഹാബിനോട് പേടിയില്ലായിരുന്നു. അവൻ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് അവൻ പേടിച്ചിരുന്നില്ല. അവൻ ധൈര്യത്തോടെ നിൽക്കുകയും നേരെ ആഹാബിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുപോലും വീഴുകയില്ല എന്ന് പറഞ്ഞു. ഹേ മാൻ, അവൻ എന്തായിരുന്നു? ആ ദുഷ്ടതയേറിയ തലമുറയ്ക്കൊരടയാളമായിരുന്നു. ഇസ്രായേൽ ഇത് മനസ്സിലാക്കിയിരുന്നോ? ഇല്ല. അവർ അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അവിടെ വരൾച്ചയും പ്രയാസങ്ങളും വിശപ്പും പട്ടിണിയും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവൻ ധൈര്യത്തോടും ഏകനായി നിന്നുകൊണ്ട് യഹോവായി പ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രവചിച്ചു. അവൻ പറഞ്ഞു, യഹോവേ, അവർ സത്യമായതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. അവരെ എല്ലാം അവർ കൊന്നുകളഞ്ഞിരിക്കുന്നു. നിന്റെ വചനവുമായിട്ട് ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവിടെ കുഴപ്പം എന്തിനെ കുറിച്ചായിരുന്നു? അത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചായിരുന്നു. ഏലിയാവ് വചനത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നു. മറ്റുള്ള പ്രവാചകന്മാർ പറഞ്ഞു, ഓ അതൊക്കെ കൊള്ളാം, അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല, യഹോവ അത് കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അത് കാര്യമാക്കുന്നു. അത് അവന്റെ വചനമായിരിക്കണം. ഏലിയാവ് ധൈര്യത്തോടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്ത വചനവുമായിട്ട് അവിടെ നിന്നു. ഒരു ദിവസം ദൈവം ഒരു ചെറിയ രഹസ്യം അവന് കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, നീ സാക്ഷീകരിക്കുന്നത് തന്നെ സാക്ഷീകരിക്കുന്ന 7000 പേർ കൂടി എനിക്കിവിടെയുണ്ട്. അവർക്ക് പുറത്തേക്ക് കടന്നു വന്നത് അവകാശപ്പെടുന്നതിന് വേണ്ടത്രയും ധൈര്യമില്ല. അവർ മുൾച്ചെടികളുടെ ഇടയിലും മറ്റുമായി മറഞ്ഞിരിക്കുന്നു. എന്നിരിക്കലും അവരുടെ ഹൃദയത്തിൽ അവരെ ദാസന്മാരാണ്. അവർ ബാലിന് മുട്ടുകുത്തിയിട്ടില്ല. അവർ അത് ചെയ്യുന്നതിനെ പേടിക്കുന്നു. എന്നാൽ ഞാൻ നിനക്കൊരടയാളം തരുന്നു. അത് നീ തന്നെ ഒരടയാളമാകുന്നു. നീ എന്റെ വചനത്തിൽ തന്നെ അവരുടെ മുമ്പിൽ ഉറച്ചു നിന്നുകൊള്ളുക. ഞാൻ നിനക്കായി കരുതിക്കൊള്ളുന്നതാണ്. അവർക്കൊരടയാളം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം അതുപോലെ എന്തെങ്കിലും നമുക്ക് അയച്ചിട്ട് അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടയാളമായിരിക്കട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ആ വ്യക്തിയിൽ പിന്താങ്ങപ്പെടും. അവനൊരു അടയാളമാകുന്നു, ഒരു മറന്നുപോകുന്ന അടയാളമാകുന്നു. ഓ, ആഹാബ് ഒരു വലിയ രാജാവായിരുന്നതുകൊണ്ട് സകല ദേശങ്ങളും അവനെ ഭയപ്പെട്ടിരുന്നു എന്നവർ വിചാരിച്ചിരുന്നു. അത് നല്ല കാര്യമായിരുന്നു. എന്നാൽ ഏലിയാവ് വചനത്തിന്റെ അടയാളമായിരുന്നു. അത് വചനത്തിന്റെ ഒരു അടയാളമായിരുന്നു. ഒരു സത്യപ്രവാചകനായിരുന്നു. അങ്ങനെ അവൻ വചനത്തിന്റെ അടയാളമായിരിക്കുമ്പോഴും അവർ അവനെ വിശ്വസിച്ചില്ല. അവർക്കവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. ദൈവം അവനെ കർമേൽ പർവ്വതത്തിൽ നിന്നും കെരീത്ത് തോട്ടിനരികിലേക്ക് അയക്കുകയും അവിടെ കാക്കകളെ കൊണ്ട് അവനെ തീറ്റുകയും അതിനുശേഷം തോടി വറ്റുപോകുകയും ചെയ്തിട്ട് വിധവയുടെ അടുക്കലേക്ക് അയച്ചപ്പോൾ അവൻ വിധവയ്ക്കൊരടയാളമായിരുന്നു. അവൻ ഈ വിധവയുടെ വീട്ടിലേക്ക് പോയി. അതൊരു പ്രാസംഗികന് പോകുന്ന എന്തൊരു സ്ഥലമാകുന്നു. എന്നാൽ അവൻ അവിടേക്ക് പോയി കാരണം ദൈവം അവനോട് അവിടെ പോകുന്നതിനായി പറഞ്ഞു. എന്നാൽ അവൻ അവിടേക്ക് പോയപ്പോൾ നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവം അവനോട് പറഞ്ഞു. അവൻ അവൾക്കൊരടയാളമായി അവളുടെ അടുക്കലെത്തിയപ്പോൾ അവളുടെ പക്കൽ അവൾക്ക് മകനും തിന്നുന്നതിന് വേണ്ടി കലത്തിൽ ഒരു പിടിമാവും തുരുത്തിയിൽ അല്പം എണ്ണയും ഒരു ചെറിയ അപ്പം ഉണ്ടാക്കുന്നതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതാ രണ്ട് വിറക് പറക്കുവാൻ പോകുന്നുവെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ആ ഭയാനകരമായ ചൂടുള്ള തീപരി പോലെ പൊള്ളിക്കുന്ന ദിവസം രാവിലെ മുഖം നിറയെ രോമം നിറഞ്ഞ പിന്നിലേക്ക് നരച്ചുമുടി തൂങ്ങിക്കിടക്കുന്ന തിളങ്ങുന്ന കഷണ്ടി തലയോടുകൂടി ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടേക്ക് നടന്നു വന്നിട്ട് പട്ടണവാതിൽക്കലെത്തി അവളെ വിളിച്ചിട്ട് എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണമേ, അതോടൊപ്പം ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞു, എന്റെ പക്കൽ അത്രയും മാവില്ല, ഞാനിതാ രണ്ട് വിറക് പിറക്കുവാൻ പോകുന്നു, അതുകൊണ്ട് എനിക്കും എന്റെ മകനും കൂടി ഒരു അപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവേ ഉള്ളൂ, അത് തിന്നിട്ട് ഞങ്ങൾ മരിപ്പാനിരിക്കുകയാകുന്നു. അവൻ അവളോട് ഭയപ്പെടേണ്ട, കാരണം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ആ മനുഷ്യനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സഹോദരി, അത് സംഭവിച്ചേക്കാം, അത് സംഭവിച്ചേക്കാൻ ഇടയുണ്ട്, എനിക്കറിയില്ല എന്നായിരുന്നില്ല. അല്ല അല്ല, ഏലി അവനത് ഉറപ്പായിരുന്നു. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. അത് അവൾക്കൊരു അടയാളമായി ധാരാളമായിട്ടുണ്ടായിരുന്നു. അവൾ ഇന്നത്തെ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. ഏലിയാവ് കുറച്ചു സമയം അവളുടെ പക്കലായിരുന്നപ്പോൾ അവളുടെ മകൻ രോഗിയാകുകയും അവന്റെ ദീനമത്രമാത്രം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെ അവൻ മരിച്ചുപോയി. അപ്പോൾ അവൾ എന്താണ് ചെയ്തത്? സഭ ഈ അടയാളങ്ങളെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്താണ് കാര്യം? ഒരു ചെറിയ ദുരിതാവസ്ഥ വരുന്ന ഉടനെ തന്നെ അവൾ സഭയെ അതിനുവേണ്ടി കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവൾ ഏലിയാവിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. അവൾ പറഞ്ഞു, അയ്യോ ദൈവപുരുഷനെ, എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നതെന്ന് പറഞ്ഞു. ഏലിയാവ് അവളുടെ മകനെയും എടുത്തുകൊണ്ട് അവൻ പാർത്തിരുന്ന മാളിക മുറിയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താൻ കിടന്നിരുന്ന കിടക്കയിൽ അവനെ കിടത്തിയിട്ട് ഈ കുട്ടിയുടെ മേൽ കവണി വീണിട്ട് പറഞ്ഞു, ദൈവമായ ഹോവേ, ഹല്ലേലൂയ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കുട്ടി ജീവിച്ചു. ഏലിയാവ് കുട്ടിയെയും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് അവന്റെ അമ്മയ്ക്ക് കുട്ടിയെ തിരികെ കൊടുത്തു. അപ്പോൾ എന്തോ അവിടെ സംഭവിച്ചിരുന്നുവെന്ന് അവൾ അറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. ആമേൻ. അവൻ വിധവയ്ക്കൊരു അടയാളമായിരുന്നു. അവൾ ദൈവത്തിന്റെ ശക്തി ജീവിപ്പിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും എന്നിട്ട് അവളുടെ മകനെ ജീവനിലേക്ക് ഉയർത്തുകയും ചെയ്യാൻ കഴിയുന്നത് കണ്ടിട്ട് പറഞ്ഞു, ഇതിനാൽ നീ ഒരു ദൈവപുരുഷനാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൾ അത് അറിഞ്ഞിരുന്നു. ഇന്ന് ദേശങ്ങൾ ഇതിനു മുമ്പ് അവർ ചെയ്തിരുന്നത് പോലെ അതിനെ പരിഹസിക്കും, അവരത് വിശ്വസിക്കയില്ല. എന്നാൽ ആ സ്ത്രീ അതിന്റെ വ്യത്യസ്തത അറിഞ്ഞിരുന്നു. അവളുടെ മരിച്ചുപോയ മകനെ ജീവങ്കലേക്ക് തിരികെ കൊണ്ടുവന്നത് ഒരു അടയാളമായിരുന്നത് പോലെ അത് അവിടെ ഒരു അടയാളമായിരുന്നു. ഈ പ്രവാചകന്മാരെല്ലാം ഇപ്പോഴും ദൈവത്തിന്റെ അടയാളമാകുന്നു. അതിനുശേഷം ഏലിയാവ് ഒരു പ്രകടനത്തിനായി ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാൽ എങ്കിൽ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ഇന്ന് ഏലിയാവിന് അതൊരു അത്ഭുതകരമായ ദിവസമായിരിക്കാൻ കഴിയില്ലേ? ഇന്ന് രാഷ്ട്രീയം ദൈവമാണെങ്കിൽ അതിനെ അനുഗമിപ്പീൻ. നമുക്ക് രാഷ്ട്രീയത്തിൽ എന്താണെന്നുള്ളത്, നാം അതുമായിട്ട് ഇന്ന് എന്ത് പ്രവർത്തിച്ചിരിക്കുന്നു? നമുക്കൊരു കൂട്ടം അഴിമതിയല്ലാതെ മറ്റ് യാതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ മറ്റ് ദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന എല്ലാ സുഹൃത്തുക്കളും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് ദേശങ്ങൾ കമ്മ്യൂണിസത്തിൽ നഷ്ടമായിരിക്കുന്നു. നാം ജനങ്ങളെ ഭാരപ്പെടുത്തുകയും അവരുടെ കാശെടുത്ത് ഈ ജനങ്ങളെ പോഷിപ്പിക്കുന്നതിനായി അയച്ചു കൊടുക്കുകയും അവർ ഒരുവിധം നിർമ്മിക്കപ്പെട്ട് കഴിയുന്ന ഉടനെ തന്നെ കമ്മ്യൂണിസത്തിലേക്ക് തിരികുകയും ചെയ്യുന്നു. ഇതൊരു കാപട്യമാകുന്നു. അത് ശരി തന്നെ. നാം ക്രിസ്ത്യാനികളെന്ന് പ്രസ്താവിക്കുന്നുവെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളെ പോലെയാകാം. അത് അന്നദാനം ചെയ്യുന്നതിലോ മറ്റ് യാതൊരു കാര്യങ്ങളിലോ അല്ല. അതിൽ വലുതായി യാതൊന്നുമില്ല. ഒരു സാധാരണപ്പെട്ട സന്മനസ്സുള്ള മനുഷ്യൻ പോലും അത് ചെയ്യും. അത് മതമാകുന്നു. അത് രക്ഷയല്ല. വളരെയധികം ജനങ്ങൾ മതത്തെയും രക്ഷയും തമ്മിൽ കൂട്ടിക്കലർത്തുന്നു. മതമെന്നത് വിധവമാർക്കും ദരിദ്രർക്കും ഭക്ഷണം കൊടുക്കുകയും മറ്റുമാകുന്നു. അത് മതമാകുന്നു. എന്നാൽ രക്ഷ എന്നത് പുതിയ ജനനമാകുന്നു. അത് വീണ്ടും ജനനമാകുന്നു. അത് വ്യത്യസ്തമായ കാര്യമാകുന്നു. മതം, ഇസ്ലാം ഒരു മതമാകുന്നു. അങ്ങനെ വളരെയധികം മതങ്ങളുണ്ട്. Upon Mount Carmel that day, when he called the showdown, and he called Ahab and the കാർമേൽ പർവ്വതത്തിൽ വെച്ചുള്ള പ്രകടന ദിവസമാണ് ആഹാബിനെയും അവരുടെ വിഭാഗീയ സഭകളുടെ ആലയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ആയിരത്തോളം പുരോഹിതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടേക്ക് വരിക, എന്നെ ഇവിടെ കണ്ടുമുട്ടുക, ഞാൻ ഈ മുഴുവൻ കൂട്ടത്തെയും നേരിട്ട് കൊണ്ടു നിൽക്കും. അവൻ എന്താണ് ചെയ്തത്? അവന്റെ പക്കൽ യഹോവ അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അവന് ഭയമില്ലായിരുന്നു. നിങ്ങളൊരു കാളയെ ബലിയർപ്പിച്ചുകൊണ്ട് ബാലിനെ വിളിക്കുക, തീ കൊണ്ട് ഉത്തരമറിലെന്ന് ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ ബലിപീഠത്തിന് ചുറ്റുമായി തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അവർ കുന്തം കൊണ്ട് അവരെ തന്നെ കുത്തുകയും നിലവിളിക്കുകയും ബേളമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏലിയാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു, ഉറക്കം വിളിപ്പീൻ. അവൻ ചിലപ്പോൾ മീൻ പിടിക്കുന്നതിനോ മറ്റോ പോയിരിക്കുന്നു, അവൻ ചിലപ്പോൾ യാത്രയിലോ മറ്റോ ആയിരിക്കും. ഏലിയാവിന്റെ വശം യഹോവ അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നതിനാൽ അവൻ സന്തുഷ്ടനായിരുന്നു. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. സഹോദര സഹോദരി, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും കൂടുതലായി ഒരു മനുഷ്യൻ എന്താണ് ആവശ്യം? ദൈവം അത് നിവൃത്തിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിനെ പോലെ അവൻ ദൈവം കൽപ്പിച്ചത് നിവൃത്തിയാക്കാൻ ദൈവം കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും, കാരണം ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവർ ദിവസം മുഴുവൻ വൈകിട്ടത്തെ ഭോജനയാകം വരെ അവരെ തന്നെ കുത്തുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഏലിയാവ് എങ്ങനെ അത് ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അവൻ ചെയ്തത് 12 കല്ലുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് യാഗപീഠം പണിതു. ദൈവം വിഭാഗിക്കപ്പെട്ടിട്ടില്ല. വിഭാഗീയ സംഘടനകൾ സഭകളെ വിഭാഗിക്കുന്നു, എന്നാൽ ദൈവം അത് ചെയ്യുന്നില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്നൊരുവനോട് ചോദിക്കുക, ഞാനൊരു ബാപ്റ്റിസ്റ്റ് ആകുന്നുവെന്ന് പറയും, അത് താനൊരു പന്നിയാണെന്ന് പറയുന്നതിലും കൂടുതലായിട്ടൊന്നുമില്ല. ഞാനൊരു മെത്തഡിസ്റ്റ് ആണെന്ന് പറയും, കൊള്ളാം, അതും ദൈവത്തിനൊരു പന്നിയിലും കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിന് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വീണതുപോലെ ദിവ്യത്വം നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിരിക്കണം. അതെന്തെങ്കിലും ഒരു ആവേശമല്ല, എന്നാൽ ഒരു യഥാർത്ഥ പെന്തക്കോസ്ത് ആകണമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. മനസ്സിലായോ? ശരി, ഞാൻ പെന്തക്കോസ്തുകാരനാകുന്നു, ഞാൻ വണ്ണസ്സുകാരനാകുന്നു, ഞാൻ ട്രിനിറ്റിക്കാരനാകുന്നു. ഓ ദൈവമേ, അത് നിങ്ങൾ അതുപോലെ മറ്റെന്തെങ്കിലും ആണെന്ന് പറയുന്നതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അത് ദൈവത്തിന് യാതൊന്നും അർത്ഥം വയ്ക്കുന്നില്ല. അത് വിഭാഗിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് വൈദികരുടെ ഇടയിലും സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഏലിയാവി കല്ലുകളെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ചാക്കിയിട്ട് ദൈവം അവർക്കെല്ലാം ഏക ദൈവമാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരെ ഒരുമിച്ച് കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവൻ കാളയെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് വിറകിന്മേൽ യാഗപീഠത്തിൽ വെച്ചു. ഇപ്പോൾ ഇതിൽ യാതൊരു കള്ളത്തരവുമില്ലെന്ന് തീർച്ചയായിരിക്കുന്നതിന് വേണ്ടി 12 തൊട്ടി വെള്ളം കൊണ്ടുവരുവാൻ അവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ഈ വിറകിനെ വെള്ളത്താൽ നിറച്ചു. ഓ ഹല്ലേലൂയ, ദൈവം ദൈവമാണെന്ന് കാണിക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. കാരണം എന്താണ്? അവന്റെ പക്കൽ യഹോവ അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. അതിനാൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കും. കൂടാതെ അതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അത് അസംബന്ധമാണ്. ഇത് യഹോവ അരുളിച്ചെയ്ത വചനമാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഒരു പ്രിയമേറിയ വ്യക്തി എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്റെ കരങ്ങൾ എന്റെ മേൽ ചുറ്റിയിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നതായ വിഷയത്തിൽ ചെറുതായി ഒന്ന് ഒത്തുതീർപ്പ് ചെയ്താൽ എന്താകുന്നു അതെന്ന് ഞാൻ ചോദിച്ചു. അത് ഈ സ്നാനത്തെ കുറിച്ചെല്ലാം ആകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഷിക്കാഗോയിലും അതിന് ചുറ്റുമായുള്ള സഭകളെല്ലാം നിങ്ങളെ വളരെയധികമായി ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങളത് സൂചിപ്പിക്കുമോ എന്നവർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാനത് സൂചിപ്പിക്കും, തീർച്ചയായും ഞാനത് സൂചിപ്പിക്കും. എങ്കിൽ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്കെതിരായിട്ട് അവർക്കുള്ളത്. എങ്കിൽ അവർ എനിക്കെതിരല്ല, അത് പറഞ്ഞത് ഞാനല്ല, ദൈവമാണത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണെന്ന് കടന്നുവെന്ന് തെളിയിക്കാൻ ഞാൻ അവരിലേതൊരുവനെയും വെല്ലുവിളിക്കുന്നു. കൊള്ളാം, നിങ്ങൾ അതുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് കൂട്ടായ്മ നടത്തേണ്ടതാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് അവനെ കൊണ്ടും അവർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അവിടെ ആഹാബായിരുന്നു. ദൈവം ഒത്തുതീർപ്പ് നടത്തുന്നില്ല. ഇല്ല ശ്രീമാൻ, അവൻ ഒത്തുതീർപ്പ് നടത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ ദൂതനെ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദൂതനാണോ നിങ്ങളോട് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദൂതൻ എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അത് കർത്താവിന്റെ ദൂതനാണെങ്കിൽ അവൻ അത് പറയും. എന്നാൽ അവൻ എന്തെങ്കിലും വിപരീതമായിട്ട് പറഞ്ഞാൽ അവൻ കർത്താവിന്റെ ദൂതനല്ല. ദൂതൻ എന്ത് പറഞ്ഞാലും മറ്റാരെങ്കിലും എന്ത് പറഞ്ഞാലും അത് പരിഗണിക്കപ്പെടുന്നില്ല. കാരണം പൗലോസ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു ദൂതനായാലും നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൂതന്മാരും മറ്റുള്ളവരും ഇവിടെ ചിലർ ശാരീരികതയോടും ദൂതന്മാരെ കുറിച്ച് എന്തെങ്കിലും അതിസ്തുതി ചെയ്ത് പറയുമായിരുന്നു. അഡ്വന്റിസ്റ്റുകാരുടെയും മറ്റുള്ള വ്യത്യസ്തമായ മതവിശ്വാസക്കാരുടെ ജോസഫ് സ്മിത്തും ബ്രെങ്ങാം യങ്ങും മറ്റുള്ളവരും ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലായ്പ്പോഴും വചനത്തിന് വിപരീതമാകുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ പിന്താങ്ങുന്നു. ഇത് അവന്റെ വചനമാണ്. ഞാൻ പറഞ്ഞു, ഇത് കർത്താവിന്റെ വചനമാകുന്നു. ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനാൽ പഠിപ്പിക്കപ്പെട്ടതാകുന്നു. ഞാൻ ഒരു സെമിനാരിയിലോ സ്കൂളിലോ പോയിട്ടില്ല, ഇത് അവനിൽ നിന്ന് വരുന്നു. എന്നാൽ ഇത് വചനത്തിന് വിപരീതമാണെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കുകയില്ല. കാരണം ആദ്യം ദൈവത്തിന്റെ വചനമാകുന്നു, മറ്റുള്ളതെല്ലാം ഭോഷ്കായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. അങ്ങനെ ഏലിയാവ് ഈ വിറക് കഷണങ്ങളെയെല്ലാം 12 തൊട്ടി വെള്ളം കൊണ്ടുവന്ന് അതിന്മേൽ ഒഴിച്ച് അതിനെ മുക്കി. അതിനുശേഷം വളരെ ശാന്തമായിട്ട് അവിടെ നിന്നും പുറത്തു വന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിന് കള്ളം പറയാൻ കഴിയില്ല. ദൈവം അവനോട് കൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. കാരണം ഇത് യഹോവാറിന് ചെയ്തതാകുന്നു. നീ എന്നോട് കൽപ്പിച്ചത് കൊണ്ട് ഞാനിത് ചെയ്തിരിക്കുന്നു. കാരണം ഇത് നിന്റെ വചനപ്രകാരമാകുന്നു. നീ തന്നെ യഹോവയെന്ന് അറിയുവാൻ ഇടയാക്കണമേ. ഉടനെ തന്നെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അപ്പോൾ അത് കണ്ട 7,000 ഇസ്രായേലിയർ യഹോവ തന്നെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. ഈ വൃദ്ധനായ, കാഴ്ചയ്ക്ക് ദുർബലനായ, മുഖത്ത് രോമവും ശരീരം മുഴുവൻ ചുളിഞ്ഞും കയ്യിലൊരു വടിയും ഒരു വശത്തായി എണ്ണക്കുപ്പി തൂങ്ങിക്കിടക്കുകയും ഒരു കഷ്ണം ആട്ടിൻതോൽ തന്റെ മേൽ ഉടുത്തുകൊണ്ട് നിൽക്കുന്ന ഏലിയാവിനെ കാണുന്നത് എത്ര മനോഹരമാകുന്നു. അവൻ ഈ രീതിയിൽ ഇന്ന് തെരുവിൽ കൂടി നടന്നാൽ അവർ അവനെ പിടിച്ച് ജയിലിലാക്കി കളയും. എന്നാൽ അവർ സ്ത്രീകളെ ഇറക്കം കുറഞ്ഞ പാവാട ധരിക്കുവാൻ അനുവദിക്കുന്നു. എന്നാൽ അവരോട് ഇപ്രകാരം ചെയ്യുകയില്ല. മനസ്സിലായോ? എന്നാൽ ഇവിടെ ഇതാ, അവൻ മലമുകളിൽ നിന്നും വരുന്നു. കർമേൽ പർവ്വതം എന്ന് പറയുന്നത് മരുഭൂമിയുടെ നടുക്കുള്ള ഒരു ചെറിയ ഒഴിഞ്ഞ സ്ഥലമല്ല, അതൊരു വലിയ പർവ്വതമാകുന്നു. അതിപ്രകാരം ഒരു കോണിൽ കൂടെ ഉയരത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും സമുദ്രം വരെ കാണപ്പെടുന്നു. ഏലിയാവും ഗേഹാസിയും മലയുടെ ഏറ്റവും മുകളിലേക്ക് പോയി. ഏലിയാവ് തന്റെ പിൻഭാഗം പടിഞ്ഞാറോട്ട് സൂര്യൻ അസ്തമിക്കുന്ന ദിശയിലേക്ക് തിരിഞ്ഞിട്ട് നിലത്ത് മുഖം കുനിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3.5 വർഷക്കാലം മഞ്ഞുതുള്ളി പോലും വീണിരുന്നില്ല. അവൻ ഗേഹാസിയോട്, നീ പോയിട്ട് സമുദ്രത്തിൽ നിന്ന് ഒരു മേഘമോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പോയി നോക്കാൻ പറഞ്ഞു. അവൻ മലമുകളിൽ നിന്ന് ആ രീതിയിലേക്ക് നോക്കിയിട്ട് ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവിടെ തന്നെ നിന്നു. ദൈവമേ, ഈ ജനങ്ങളെ അനുതപിച്ചിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ, അവർ ഈ അസംബന്ധങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് നിന്റെ വചനത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നുവെങ്കിൽ പിന്നെ നീ നിന്റെ വചനത്തിന് ഉത്തരമല്ലെന്ന ദൈവമാണല്ലോ. ഇന്ന് ഞാനും അതേ കാര്യം തന്നെ നിങ്ങളോട് പറയട്ടെ. ഈ സഭാ സംഘടനകളെ എടുത്ത് അവരെ തകർത്ത് കളയുക. വിഭാഗീയ സംഘടനകളുടെ വ്യത്യസ്തതകളെ മറന്നു കളഞ്ഞിട്ട് ഈ വെട്ടിക്കീറുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ നിരയിലേക്ക് തിരികെ വരാനിടയാകട്ടെ. എങ്കിൽ തീ കൊണ്ട് ഉത്തരമറിലെന്ന ഒരു ദൈവം ഇപ്പോഴുമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം തന്നെ ഒരു വ്യക്തി അതിനായി വിളിക്കട്ടെ. ജനങ്ങൾ ഒരു പ്രവാചകനു വേണ്ടി അപേക്ഷിക്കട്ടെ. ദൈവം അവനെ രംഗത്തേക്ക് അയക്കും. ഇപ്രകാരം ചെയ്യുന്നതിന് ഈ ദേശത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിലത്തേക്ക് മുഖം കുനിഞ്ഞ് ഒരു രക്ഷകനു വേണ്ടി ദൈവത്തോട് നിലവിളിക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. ഒരു വട്ടം ഇത് ചെയ്തു നോക്കുക. ദൈവം ഉത്തരമരളും. ദൈവം എല്ലായ്പ്പോഴും ചെയ്യുന്നു. അവൻ നിലത്തേക്ക് വീണിട്ട്, ദൈവമേ, ഇന്ന് തന്നെ അതാകണമേ. ഈ ജനങ്ങൾ ഒരു വട്ടം നിനക്കെതിരായിരുന്നു. അവിടെയുള്ള വിഭാഗീയ സംഘടനകളിൽ ഈ ജനങ്ങൾ പിരിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നീ നിന്നെ തന്നെ തെളിയിക്കുക. നീ ദൈവമാകുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ബാലിനെ വലിച്ചെറിഞ്ഞു കളയുക. ഞാൻ 1,000 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞിരിക്കുന്നു. കർത്താവെ, അവർ ഇപ്പോൾ വഴിയിൽ നിന്ന് മാറിയിരിക്കുന്നു. നമ്മെ വേർപെടുത്തിയിരുന്ന ചെറിയ വേലികളെല്ലാം മാറിയിരിക്കുന്നു. ഒരു മെത്തഡിസ്റ്റുകാരൻ ബാപ്റ്റിസ്റ്റുകാരനുമായി ആരാധന നടത്താൻ അപ്പോൾ ആഗ്രഹിക്കും. ഒരു ബാപ്റ്റിസ്റ്റുകാരൻ അവിടെയുള്ള സത്യസന്ധരും വിശ്വസ്തരുമായ 7,000 പെന്തിക്കോസ്തുകാരോട് കൂടെ വരുവാൻ ആഗ്രഹിക്കും. എന്നാൽ അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ അവർ ചെയ്താൽ അവർ സഭയിൽ നിന്ന് തൊഴിച്ച് പുറത്താക്കപ്പെടും. എന്നാൽ അവരിൽ ചിലർ അത് കാര്യമാക്കാതെ എങ്ങനെയായാലും കടന്നുവരും. അത് ശരിയാണ്. എന്നാൽ അവരെല്ലാം കൂടി ഒരുമിച്ച് ഈ വക മുന്നഭിപ്രായങ്ങളെ തകർത്ത് കളഞ്ഞിട്ട്, ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവിധ മതവിശ്വാസങ്ങളെയും ചോദ്യോത്തര രീതിയിലുള്ള ശിക്ഷണങ്ങളെയും ഞങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്ന സകല കാര്യങ്ങളെയും മറന്നിട്ട് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരികെ വരാമെന്ന് പറയട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ദൈവം അവർക്കൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അവൻ തീർച്ചയായും അത് ചെയ്യും. അവനത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ അവരുടെ അടുക്കൽ അതെത്തിക്കും. എന്നാൽ ആദ്യം അവർ പ്രാർത്ഥിച്ചിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. ദൈവം ജനങ്ങളെ ഇതിന്റെ ഒരു ഭാഗമാക്കുന്നതിനെ ആഗ്രഹിക്കുന്നത് വിചിത്രമായിരിക്കുന്നില്ലേ? യേശു കൊയ്ത്ത് കണ്ടിട്ട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരൻ ചുരുക്കം. നിങ്ങൾ കൊയ്ത്തിന്റെ യജമാനോട് യാചിപ്പീൻ, അത് അവൻ തന്നെയായിരുന്നു. നിങ്ങൾ എന്നോട് യാചിപ്പീൻ, ഞാൻ എന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കും. ഇവിടെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളതാകുന്നു. അത് സഭ തന്നോട് യാചിക്കുന്നതിനായി ദൈവം കാത്തിരിക്കുന്നതാണ്. അവൻ എല്ലായ്പ്പോഴും അത് ചെയ്തിരിക്കുന്നു. അവന്റെ ദാസനെ പ്രവൃത്തിയിലാക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അപേക്ഷിക്കുന്നതിനായി ദൈവം കാത്തിരിക്കുന്നു. ജനങ്ങൾ പ്രാർത്ഥിക്കാതെ ദാസന് പ്രവൃത്തിയിലാകുവാൻ കഴിയില്ല. ഇസ്രായേൽ കുനിഞ്ഞ് നിലത്ത് വീണ് ഒരു രക്ഷകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുവരെ അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിന് തന്റെ വീണ്ടെടുപ്പുകാരൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് തന്റെ പ്രവാചകൻ മരുഭൂമിയിൽ എവിടെ ഉണ്ടായിരുന്നു? എന്നാൽ അവർ പ്രാർത്ഥനയിലാകുന്നത് വരെ കാത്തിരുന്നുകൊണ്ട് അവനെ 40 വർഷക്കാലത്തോളം മരുഭൂമിയിൽ തന്നെ വെച്ചു. എന്നാൽ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം വീണ്ടെടുപ്പുകാരനെ അവർക്ക് അയച്ചു കൊടുത്തു. ഇന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം അതേ കാര്യം തന്നെ ചെയ്യും. ശരി, അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നുവെന്ന് ഈ കള്ളപ്രവാചകന്മാർക്കും ആഹാബിനും അവനൊരടയാളമായിരുന്നു. അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. കൂടാതെ അവന്റെ ഇഷ്ടപ്രകാരം ആകാശങ്ങളെ അടയ്ക്കാനും തുറക്കാനും അവന് കഴിയുമായിരുന്നുവെന്ന് കാണിച്ചുകൊണ്ട് അവൻ ഇസ്രായേലിന്റെ അടയാളമായിരുന്നു. അവൻ തീർച്ചയായും അത് കഴിഞ്ഞിരുന്നു. ദൈവത്തെ കൂടാതെ ആകാശങ്ങളെ തുറക്കാനും അടയ്ക്കാനും കഴിയുന്നവരുമെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ പക്കലാകുന്നു. മിക്കയാവ് യഹോശഫാത്തിന് ഒരു അടയാളമായിരുന്നു. ദൈവം തന്റെ പക്കൽ ഒരു സത്യപ്രവാചകനെ സൂക്ഷിക്കുന്നുവെന്ന് യഹോശഫാത്തിന് മിക്കയാവ് ഒരു അടയാളമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആഹാബിന്റെ പക്കൽ 400 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവൻ 400 പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടി. അവർ അവന് ഏക ഉത്തരം നൽകി. എന്നിരിക്കലും യഹോശഫാത്തിന്റെ ഹൃദയത്തിൽ അവനൊരു ദൈവപുരുഷനായിരിക്കെ അവിടെ എന്തോ തെറ്റായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തോ അവിടെ തെറ്റായിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇനിയും ഒരു പ്രവാചകൻ കൂടിയുണ്ടോ എന്നവൻ ചോദിച്ചു. 400 പേർ അവിടെ നിന്നിരുന്നതിന്റെ ശേഷവും അവനത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരെല്ലാം പ്രവാചകന്മാരാണ്, യഹോവയുടെ പ്രവാചകന്മാരാണ്. ഇവിടെ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും യൂണിറ്റേറിയൻകാരും അങ്ങനെ ട്രിനിറ്റേറിയൻകാരും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെല്ലാം ഞങ്ങൾക്കിവിടെയുണ്ട്. അവർ ഐക്യത്തോടെ പറയുന്നത്, ഇത് ഏറ്റവും വലിയ ദേശമാകുന്നു, നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. അതൊരു ബാലൻ ശവക്കോട്ടയുടെ വഴിയിൽ കൂടി നടക്കുമ്പോൾ പേടിച്ചിട്ട് ചൂളം വിളിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട. എന്നാൽ ഒരുവൻ കൂടിയുണ്ടോ എന്നവൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണ്ട്, ഒരുവൻ കൂടിയുണ്ട്. പക്ഷെ ഞാൻ അവനെ വെറുക്കുന്നു. അവനെപ്പോഴും ഈ ദേശത്തെക്കുറിച്ച് ദുഷ്ടത പറയുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ദുഷ്ടത സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവൻ എല്ലായ്പ്പോഴും പറയുന്നു. ഞാൻ അവൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് യഹോശഫാത്ത് പറഞ്ഞു. ഓ അതെ, അവൻ എന്തായിരുന്നു? ഒരടയാളമായിരുന്നു. എത്രയധികം വിഭാഗീയ സഭകളോ അല്ലെങ്കിൽ സഭാ സംഘടനകളോ ഉണ്ടായിരുന്നാലും ദൈവത്തിനപ്പോഴും തന്റെ വചനത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ട്. ആഹാബ് നശിച്ചിരിക്കുന്നുവെന്ന് യഹോശഫാത്ത് അറിഞ്ഞിരുന്നു. കാരണം ആ യഥാർത്ഥ പ്രവാചകനായ ഏലിയാവ് ദേശത്തിനൊരടയാളമായിരുന്നിട്ട് നായ്ക്കൾ നിന്റെ രക്തം നക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഇസബേലിനും അവനും അത് തന്നെ വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനതറിഞ്ഞിരുന്നു. അവർ മിക്കയാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അടുത്ത സംഘത്തിൽ നീ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി എന്താണ് വേണ്ടിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രാസംഗികർ ശരിയാണെന്ന് പറയുന്നതിനോടൊപ്പം നീയും യോജിച്ചുകൊള്ളുക. നീ അവനോട് പോയിക്കൊള്ളുക എന്ന് പറയുക. നീയും അവരോടൊപ്പം യോജിച്ചുകൊള്ളുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിന്നോട് പറയാം. നീ അത് മാത്രം ചെയ്താൽ മതി. നീ സംസാരിക്കുന്നതായ ചില കാര്യങ്ങൾ ചെറുതായൊന്ന് ഒത്തുതീർപ്പ് മാത്രം ചെയ്താൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സഭാ സംഘടനയിൽ എടുത്തുകൊള്ളാം. നീ അവരോടൊപ്പം യോജിച്ച് മുമ്പോട്ട് പോയിക്കൊള്ളുക. ദൈവത്തിന്റെ ഒരു സത്യപ്രവാചകൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? എന്നാൽ ഈ 400 പ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങളൊരു ദർശനം കണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങളൊരു ദർശനം കണ്ടിട്ടുള്ളതിൽ ഞാൻ സംശയിക്കുന്നില്ല എന്ന് മിഖയാവ് പറഞ്ഞു. ഒരു ദർശനത്തിൽ നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു എന്നുള്ളതിലും ഒരംശം പോലും ഞാൻ സംശയിക്കുന്നില്ല. എന്നാൽ ആ ദർശനം വചനത്തിനനുസരിച്ചല്ല എന്നവൻ പറഞ്ഞു. ആമേൻ. എന്നിട്ട് പറഞ്ഞു, ഞാനും ഒരു ദർശനം കണ്ടിരിക്കുന്നു. ആമേൻ. ഓ ദേതോ നനമേ, അവനൊരടയാളമായിരുന്നു. അവൻ പറഞ്ഞു, ഞാനും ദർശനം കണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ മലമുകളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന മേലധികാരിയായ ബിഷപ്പ് അവന്റെ അടുക്കലേക്ക് നടന്നുവന്ന് അവന്റെ ചെകിട്ട തടിച്ചിട്ട് എന്നെ വിട്ട് യഹോവയുടെ ആത്മാവ് നിന്റെ അടുക്കൽ ഏത് വഴി എത്തിയെന്ന് ചോദിച്ചു. നീ തടവറയിലാകുമ്പോൾ നീ അത് കാണുമെന്ന് അവൻ പറഞ്ഞു. നീ അത് കാണും. അപ്പോൾ ആഹാബ് അവനോട്, ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുക്കുക. ഞാൻ സമാധാനത്തോടെ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇവനെ നോക്കിക്കൊള്ളാം. പാപം മിഖയാവ് യഹോവ അരുളിച്ചെയ്ത വചനവുമായിട്ട് അവിടെ നിന്നു. നീ സമാധാനത്തോടെ മടങ്ങി വരുന്നെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളിച്ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് കാര്യം. അവൻ എന്തായിരുന്നു? അവൻ യഹോവയുടെ പ്രവാചകനായിട്ട് ഒരു അടയാളമായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകന്മാർ ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തലപ്പേരുകളിൽ സ്നാനപ്പെട്ടിരിക്കണമെന്ന് പറയുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു കള്ളപ്രവാചകനാണ്. നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകൻ 3 ദൈവമുണ്ടെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ അതൊരു കള്ളപ്രവാചകനാണ്. ഇവയിൽ ഒന്നിനും യാതൊരു തിരുവെഴുത്തുമില്ല. അത് ശരിയാണ്. എന്നാൽ ദൈവത്തിന്റെ സത്യപ്രവാചകൻ വചനത്തോടൊപ്പം തന്നെ നിൽക്കും. അവന്റെ ദർശനം ആ വചനത്തിന് വിപരീതമാണെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നുള്ള സത്യപ്രവാചകനല്ല. ബൈബിളിൽ ഒരിടത്തും ആരും ഒരിക്കലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തലപ്പേരുകളിൽ സ്നാനപ്പെട്ടിട്ടില്ല. തടവറയിൽ കിടക്കുന്ന ഒരു അഭിമാനിയായ പൗലോസിനെ നോക്കുക. കഷണ്ടി തലയനായ അവൻ റോമിലെ കാരാഗ്രഹത്തിൽ 20 വർഷങ്ങളോളം ചെലവഴിച്ചു. അവൻ ഈ ലേഖനങ്ങൾ എഴുതിയിരുന്നു. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്നവൻ പറഞ്ഞപ്പോൾ, പൗലോസിനെ കുറിച്ച് ഈ സ്ത്രീ പ്രാസംഗികർ എന്ത് വിചാരിച്ചു കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അവർക്ക് വാസ്തവമായും അവന്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇത് ഉപേക്ഷിച്ചു കളയുക, അത് ഉപേക്ഷിച്ചു കളയുക എന്നെല്ലാം അവൻ പറഞ്ഞപ്പോൾ അന്നത്തെ ബിഷപ്പുമാർ എന്ത് വിചാരിച്ചു കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? തടവറയിൽ കിടക്കുന്ന മനുഷ്യനായി പൗലോസ് ഇതെല്ലാം പറയാൻ അവൻ ആരാകുന്നു എന്ന് പറഞ്ഞു കാണും. എന്നാൽ അവൻ യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. അവൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കൂട്ടരിൽ നിന്ന് തന്നെ പൗലോസിന്റെ മരണശേഷം ഈ ഉയർന്ന പദവിക്കാരായ ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ നിന്ന് നിക്കിയ സമിതി രൂപം കൊള്ളുകയും അത് കത്തോലിക്ക സഭയെ രൂപം പ്രാപിക്കാൻ ഇടയാക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തു. അവിടെയാണ് നിങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കടന്നു വന്നത്. ഞാൻ ആരെയും എവിടെയും ഏത് ദേശത്തും ഇതിനെ ഖണ്ഡിക്കുന്നതിനായി വെല്ലുവിളിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തലപ്പേരിലുള്ള സ്നാനം തെറ്റായതാണെന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്ത വചനമാകുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ടേപ്പ് കേൾക്കുന്നവരുമായ സകലരോടും, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ല സ്നാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഞാൻ കൽപ്പിക്കുന്നു. പൗലോസ് പ്രവർത്തനികൾ 5:9 അല്ലെങ്കിൽ 19:5 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് ചോദിച്ചു. അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, എന്നാൽ ക്രിസ്തീയ സ്നാനമല്ല ഏറ്റിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം ക്രിസ്തീയ സ്നാനമല്ല. ബൈബിളിലോ അല്ലെങ്കിൽ ബൈബിളിന് ശേഷം 100 വർഷങ്ങളിൽ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഇപ്രകാരം സ്നാനപ്പെട്ടിട്ടില്ല. ഇത് കത്തോലിക്ക മതക്കാരുടെ വിശ്വാസമാകുന്നു, ഒരു ക്രിസ്തീയ ഉപദേശമല്ല. ബൈബിളിൽ എന്നെ കാണിക്കുക. ഇതൊരു തട്ടിപ്പാകുന്നു, ഇത് പിശാചിന്റെ പ്രവൃത്തികളാകുന്നു. ഈ രീതിയിൽ സ്നാനപ്പെട്ടവർ അതുപോലെയാണെന്ന് പറയാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ധാരാളം വ്യക്തികൾ ദൈവത്തിനവിടെ ഉണ്ട്. എന്നാൽ ആ നാഴികയെത്തിയിരിക്കുന്നു. ദൈവം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്നതുപോലെ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് തിരികെ വചനത്തിലേക്ക് വരേണ്ടത് ആവശ്യമാകുന്നു. എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാനൊരു ക്രിസ്ത്യാനിയായപ്പോൾ ഒരു ബാലനെ പോലെ തേടാനും കണ്ടുപിടിക്കാനും തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരുന്ന ദർശനങ്ങളാലും അതിന്റെ പൂർത്തീകരണത്താലും ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിനുശേഷം കത്തോലിക്കർ പറഞ്ഞു, ഞങ്ങളാണ് സഭ, ബൈബിളുമായിട്ട് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, അതും ശരി തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സഭ ഞങ്ങളാകുന്നു, ഞങ്ങൾ പറയുന്നത് ദൈവം സ്വർഗത്തിൽ കെട്ടുന്നു എന്ന് മറ്റും പറയുന്നത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ ഇപ്രകാരം ചെയ്യാൻ തുടങ്ങി. അതൊരു കൂട്ടക്കാരായിരുന്നു. ലൂഥറൻകാർ പറഞ്ഞു, അവർ തെറ്റാണ്, ഞങ്ങൾ അത് ഈ രീതിയിൽ വിശ്വസിക്കുന്നു. ബാപ്റ്റിസ്റ്റുകാർ പറഞ്ഞു, അവർ തെറ്റാണ്, ഞങ്ങൾ ഇത് ഇപ്രകാരമാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അവരുടെ 100 കൂട്ടക്കാർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവരിൽ ആരാണ് ശരി? ഒരു കാര്യം സത്യമാകുന്നു, അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ തിരികെ ബൈബിളിലെത്തിയിട്ട് ആദ്യത്തെ അപ്പസ്തോലന്മാർക്ക് ഏത് രീതിയിലുള്ള സഭയുണ്ടായിരുന്നുവെന്നും അവർ എപ്രകാരം ഉപദേശിച്ചിരുന്നുവെന്നും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്നും കണ്ടുപിടിച്ചു. അവർ ചെയ്ത അതേ രീതിയിൽ ഞാൻ ചെയ്യുന്നു, അത് ബൈബിൾ പറയുന്ന രീതിയാകുന്നു. അങ്ങനെ എനിക്ക് അതേ പ്രതിഫലം തന്നെ കിട്ടാൻ തുടങ്ങി. ആമേൻ. എന്റെ വെളിപ്പെടുത്തലിനെ ക്ഷമിക്കണം, എന്നാൽ പായസത്തിന്റെ തെളിവ് അത് തിന്നുന്നതിലാണ്. അത് സത്യമാണ്. അവർക്ക് കിട്ടിയിരുന്ന അതേ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്നു. അതെ, ഈ രീതിയിലും ആ രീതിയിലും പോകുന്ന 900 വ്യത്യസ്തമായ രീതികളുള്ള എന്തിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ അതുകൊണ്ട് പണിയാൻ കഴിയില്ല. അതിനുശേഷം ബൈബിളിൽ നിന്നും യേശു തന്നെ സ്വയം അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നിന്നും എടുക്കുകയോ എന്തെങ്കിലും ഇതിനോട് ചേർക്കുകയോ ചെയ്താൽ ഈ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശവും എടുത്തു മാറ്റപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനിടയായി. അവന്റെ പേര് അവിടെ ഉണ്ടെന്നുള്ളത് അത് കാണിക്കുന്നു, എന്നാൽ അത് എടുത്തു കളയപ്പെടും. ഓ, നമുക്ക് ഈ വചനത്തിലേക്ക് തിരികെ വരേണ്ടിയിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അതെ ശ്രീമാൻ, യേശു പറഞ്ഞു, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക പറയുന്ന ഓരോരുത്തരെ, നമുക്ക് വചനത്തോടൊപ്പം നിൽക്കാം. അതെ, ഹോ ദൈവമേ, ദൈവം തന്റെ യഥാർത്ഥ പ്രവാചകനെ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അവൻ വചനത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും അതുമായി ഒത്തുതീർപ്പ് നടത്തുകയുമില്ലെന്ന് യഹോശഫാത്ത് അറിഞ്ഞിരുന്നു. ഇല്ല ശ്രീമാൻ, അവൻ അതുമായിട്ട് സത്യസന്ധതയോടെ നിൽക്കുന്നു. 400 അവനെതിരായി അവരുടെ പ്രവചനവുമായി നിന്നിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം, അതേ അടയാളത്തോടും കാര്യങ്ങളോടും കൂടിയത് അവന്റെ പക്കലായിരുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ദൈവം നമ്മുടെ ഇടയിൽ നിന്നും മനുഷ്യരെന്ത് പറഞ്ഞാലും വിഭാഗീയ സംഘടനകൾ എന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുന്ന ആ പ്രവാചകനായ മനുഷ്യനെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. മിക്കയാവിന് യാതൊരു സഹകരണവുമില്ലായിരുന്നു, മോശയ്ക്ക് യാതൊരു സഹകരണവുമില്ലായിരുന്നു, നോഹയ്ക്ക് യാതൊരു സഹകരണവുമില്ലായിരുന്നു, അവരെല്ലാവർക്കും തന്നെ യാതൊരു സഹകരണവുമില്ലായിരുന്നു. ഇതെല്ലാം അവർക്കെതിരായിരുന്നു. എന്നാൽ ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പ് അവരുടെ ദുഷ്ടകാലങ്ങളിൽ അവർ അടയാളമായിരുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുകയും തന്റെ ജനങ്ങൾ അവന്റെ വചനം പാലിക്കുന്നവരുമായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ഇത് സമാപിക്കുന്നതിന് മുമ്പായി കുറച്ചു നേരം കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അതൊരു പ്രവാചകനായ അടയാളമായിരുന്നു. യേശു സ്വയം അവനെ ഈ ഭൂമിയിൽ വന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവൻ തനിക്ക് മുമ്പായി ഒരു പ്രവാചകനെ അയച്ചു. അവനത് ചെയ്തോ? അവനൊരു പ്രവാചകനെ അയച്ചു. പഴയ നിയമത്തിലെ ഏലിയാവിന്റെ ശക്തിയിൽ ഏലിയാവ് വരുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ യേശുവിന്റെ വരവിന്റെയും ഒരു മസീഹായുടെ വരവിന്റെയും പ്രവാചകനായ അടയാളമായിരുന്നു. യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വന്നപ്പോൾ അവൻ മസീഹ തന്റെ വഴിയിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമായിരുന്നു. യോഹന്നാൻ പ്രത്യക്ഷനായപ്പോൾ ഇസ്രായേൽ അവരുടെ പ്രവാചകന്മാരാൽ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അവിടെയാണ് ജനങ്ങൾ അത് വിട്ടുപോകുന്നത്. അവരവരുടെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല. പെന്തക്കോസ്റ്റ് നാളിൽ പത്രസ് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. പത്രസ് ചെയ്ത അതേ കാര്യത്തെ പൗലോസ് പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്നൊരു ദൂതനായാലും ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവരത് വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? അവരത് വിശ്വസിക്കുന്നില്ല. അവരവരുടെ പ്രവാചകന്മാരെ വിശ്വസിച്ചിരുന്നില്ല. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് യെശയ്യാവ് പറഞ്ഞിരുന്നത് അറിയുമായിരുന്നു. അവർ അത് അറിഞ്ഞിരിക്കണമായിരുന്നു. അവൻ പ്രവാചകനായിരുന്നു, പ്രവാചകന്മാരുടെ രാജകുമാരനായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, അവർ അത് വിശ്വസിച്ചില്ല. ഇല്ല ഇല്ല, ഒരു മസീഹ വരുന്നുണ്ട് എന്നവൻ പറഞ്ഞു. ഈ മനുഷ്യൻ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഓ സഹോദര, അവന് യാതൊരു പിന്തുണയുമില്ലായിരുന്നു. ദൈവം അവനൊരു ചെറിയ ആട്ടിൻകൂട്ടത്തെ അവൻ ഏലിയാവിന് കൊടുത്തതുപോലെ കൊടുത്തിരുന്നു. ദൈവം തന്റെ ചെറിയ കൂട്ടത്തെ അവന് കൊടുത്തു. അതവൻ ഏതെങ്കിലും രാഷ്ട്രീയ സഭാ സംഘടനയിൽ നിന്ന് കിട്ടിയിരുന്നില്ല. അവൻ വചനത്തെ പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുകയും ദൈവം അവനൊരു ചെറിയ ആട്ടിൻകൂട്ടത്തെ നൽകുകയും ചെയ്തു. ഏലിയാവ് വചനത്തോടൊപ്പം നിന്നു. ദൈവം അവനൊരു ചെറിയ ആട്ടിൻകൂട്ടത്തെ നൽകി. ഈ മനുഷ്യന് യാതൊരു സഹകരണവുമില്ലായിരുന്നു. അവന്റെ പിന്നാലെ ജനങ്ങളോ അവന് സഹകരണമോ അവനൊരു വിഭാഗീയ സഭയിൽ അംഗമായിരിക്കുകയോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ യാതൊന്നും ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല. അത് യോഹന്നാനായിരുന്നു. എന്തുകൊണ്ട് അവൻ അങ്ങനെയായിരുന്നു? അവൻ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ആ കാരണത്താലാണ് അവൻ നിന്നത്. അവൻ മസീഹായുടെ വരവിനെ ജനങ്ങൾക്ക് തെളിയിക്കുന്നതിന് വേണ്ടി നിന്നിരുന്ന ഏലിയാവായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാകുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന പ്രവചനമാകുന്നു. അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരും സാധൂക്യരും അവരുടെ മേൽക്കുപ്പായത്തെയും കുറിച്ചും മറ്റും വാദിച്ചുകൊണ്ടിരുന്നു. അവർ അതിനെക്കുറിച്ച് വഴക്കിടുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മധ്യേ മസീഹ നടന്നു വന്നു. യോഹന്നാൻ പറഞ്ഞു, ഇതാ അവൻ അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. അവനെ ശ്രദ്ധിക്കുക, അവൻ കർത്താവിനെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അവൻ ഇതാ അവിടെയായിരുന്നു. അവനിപ്പോൾ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നു. ഏകദേശം ആ നേരത്ത് തന്നെ ആകാശം അലറുകയും യേശു വെള്ളത്തിലേക്ക് നടന്നിറങ്ങുകയും യോഹന്നാൻ ദൈവത്തിന്റെ ആത്മാവ് റാവിന്റെ രൂപത്തിൽ താഴേക്കിറങ്ങുകയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരാകാശവാണി ഉണ്ടായതിനെ യോഹന്നാൻ സാക്ഷീകരിക്കുകയും ചെയ്തു. ഓ ദൈവമേ, അപ്പോൾ യോഹന്നാൻ ഇനിയും ഞാൻ കുറയട്ടെ, അവൻ വളരട്ടെ എന്ന് പറഞ്ഞു. ഹോ, എന്തൊരു പ്രവാചകനാകുന്നു! ഇസ്രായേലിന് ഒരടയാളമായിരുന്നു. അതെ ശ്രീമാൻ, അവന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നുവെങ്കിലും അവൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഓ അതെ, അവന്റെ പിതാവ് സെക്കരിയാവ് ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ ദൈവം ആ പ്രവാചകനെ അവരുടെ സഭാ സംഘടനകളുമായി കൂട്ടിക്കലരുവാൻ ഇടയാക്കിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവന്റെ പിതാവ് അവനെ എടുത്ത് ഒരു വേദശാസ്ത്ര പാഠശാലയിൽ ചേർക്കുകയും വലിയ സഭാ സംഘടനകൾ അവനെ ഒരു നല്ല ശുശ്രൂഷകനാക്കുകയും അവനെ പരിശീലിപ്പിച്ച് അവന് വേണ്ടാത്ത ധാരാളം കാര്യങ്ങളും അവന് കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം അവന്റെ ഹൃദയത്തെ ഈ കാര്യങ്ങളാൽ മലിനമാക്കുന്നതിനിടയാക്കിയില്ല. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? സഭാ സംഘടനകളുമായി കൂടിക്കലരുന്നതിന് അവനെ വിട്ടുകൊടുക്കാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നു. അവരിലാരിലും അവൻ ഉൾപ്പെട്ടിരുന്നില്ല. പരീശന്മാരുടെയോ സാധുക്യരുടെയോ ഹേരോദ്യരുടെയോ യാതൊരു വിഭാഗങ്ങളിലും അല്ലെങ്കിൽ അതെന്ത് തന്നെയായിരുന്നാലും അവൻ ഉൾപ്പെട്ടിരുന്നില്ല. ദൈവം അത് അനുവദിക്കുകയില്ല. അവന്റെ ജന്മം ഒരു വിചിത്രമായതായിരുന്നു. അവനൊരു വിചിത്രമായ കുട്ടിയായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. അവന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ ദൈവം അവനെ അവരുടെ കപട വിശ്വാസമായ പരീശന്മാരുടെ മതങ്ങളുമായി ഇടകലരാൻ അനുവദിച്ചില്ല. അവൻ എന്താണ് ചെയ്തത്? ദൈവം അവനെ മരുഭൂമിയിലേക്കും കാടുകളിലേക്കും കൊണ്ടുപോയിട്ട് അവനെ പരിശീലിപ്പിച്ചു. എന്തൊരു പരിശീലനമായിരുന്നു! ആമേൻ. അവനവനെ അനുഭവത്തിൽ കൂടെ പരിശീലിപ്പിച്ചു. അതാണ് ഏറ്റവും നല്ലത്. അതിൽ കൂടെ ദൈവത്തെ അറിയും. അവൻ പുറത്തു വന്നപ്പോൾ അവന്റെ ചുമതല എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നു. ദൈവം ആ ചുമതലയെ വെളിപ്പെടുത്തി കാണിച്ചു. എവിടെയാണ് അവനത് തെളിയിച്ചത്? അത് നദിയിലായിരുന്നു. നിങ്ങൾക്ക് രണ്ടും രണ്ടും നാലാക്കാമെങ്കിൽ അത് നദിയിലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു, കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന്റെ പാതയെ നിരപ്പാക്കുവീൻ. യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ദൈവം അവനെ അതുമായിട്ട് മലിനമാക്കുന്നതിനിടയാക്കിയില്ല. അവൻ ദൈവത്താൽ മരുഭൂമിയിൽ പരിശീലിക്കപ്പെട്ടു. അവരുടെ സ്കൂളുകളിലോ അവരുടെ വേദശാസ്ത്രത്തിലോ അവൻ അവരെ പരിശീലിപ്പിച്ചില്ല. അങ്ങനെ അവൻ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആ രീതിയിലുള്ള സ്കൂളുകളിൽ നിന്ന് വരുന്ന എല്ലാവിധമായ അതുപോലെയുള്ള രേഖാപ്രമാണങ്ങളാൽ നിറഞ്ഞ് അവൻ വരുമായിരുന്നു. പ്രസ്ബിറ്റേറിയൻകാരുടെയും മെതഡിസ്റ്റുകാരുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും മാത്രമല്ല, എന്നാൽ പെന്തക്കോസ്തുകാരുടെയും അത്രയും മോശമായ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നിന്നും അവരെ പുറത്തേക്ക് വിടുന്നു. യോഹന്നാന്റെ വരവിനെ കുറിച്ച് യെശയ്യാവിന്റെ ആത്മാവ് തിരുവെഴുത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 40:3, എനിക്ക് മുമ്പായി വഴിനിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ഇത് മലാഖിയുടെ 3:3. മലാഖിയുടെ 3:3 അവൻ പറഞ്ഞു, തനിക്ക് മുമ്പായി വഴിനിർത്തേണ്ടതിന് അവൻ തന്റെ ദൂതനെ അയക്കും. അവസാനത്തെ പ്രവാചകൻ അവനെക്കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ കാര്യമാകുന്നു. ഓർക്കുക, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മശിഹായുടെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഏലിയാവ് വരുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ തയ്യാറാണോ? ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം അന്ത്യകാലത്ത് ഒരടയാളമായി അവന്റെ തിരിച്ചുവരവുണ്ടായിരിക്കുമെന്ന് കാണിക്കുന്നു. അവർ എപ്രകാരം അത് വിട്ടുകളഞ്ഞു. കർത്താവിന്റെ മഹത്തായ രണ്ടാമത്തെ വരവിന് മുമ്പ് അവൻ വീണ്ടും വരുമെന്ന് പ്രവചിച്ചിരുന്നു. മലാഖിയുടെ 4:3 വെളിപാടിന്റെ 3:3 അന്ത്യകാലത്ത് അവനിവിടെ ഉണ്ടായിരിക്കുമെന്നും അവൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു വിടവിൽ ദൈവം അവന് കൊടുത്ത ഒരു ചെറിയ ആട്ടിൻകൂട്ടവുമായിട്ട് നിൽക്കുമെന്ന് നമ്മോട് പറയുന്നു. അന്ത്യനാളുകളിൽ അവൻ വരും. ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നു. അന്യജാതികളുടെ രാജ്യത്തിന് ഇനിയും സമയമില്ല എന്നുള്ളതിന് അവനൊരടയാളമായിരിക്കും. കൂടാതെ അവൻ രംഗത്ത് പ്രത്യക്ഷമാകുമ്പോൾ സമയമടുത്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുക. ദൈവം അവനെ അയക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സമയമടുത്തായിരിക്കുന്നു. അവന്റെ ശുശ്രൂഷ അവസാനിച്ച ഉടനെ തന്നെ മശിഹ സ്വയം പ്രകടമാക്കപ്പെട്ടു. അന്ത്യനാടുകളിൽ വരുവാനിരിക്കുന്ന ഈ മഹാനായ വ്യക്തി വന്ന് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന ഉടനെ തന്നെ മശിഹ സ്വയം പ്രകടമാക്കപ്പെടും. അതപ്രകാരമായിരിക്കും. സമയം അടുത്തിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. അവൻ എന്താകുന്നുവെന്ന് ഈ കാലത്തിലേക്ക് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന അടയാളത്താൽ തെളിയിക്കപ്പെടും. അപ്പോൾ എല്ലാവരും അതറിയും. ദൈവം അത് വെളിപ്പെടുത്തും. ഇതിനു മുമ്പ് ഈ ഭൂമിയിൽ നടന്നിട്ടില്ലാത്തതിലും അധികം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഞാൻ വെട്ടലും ഇളക്കലും അന്യഭാഷ സംസാരിക്കുന്നതുമല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ അവൻ ഈ മനുഷ്യനെ പോലെ അവൻ ദൈവത്തിന്റെ വചനത്തോടൊപ്പം തിരികെ എത്തും. എന്തുകൊണ്ടാണ്? കാരണം മലാഖി 4 വെളിപാട് 3 അവൻ വരുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ വരും. യാതൊന്നും അവനെ തടയുകയില്ല. അവൻ വരുന്നു. ആമേൻ. അവൻ ഇവിടെ എത്തിയിരിക്കും. ആമേൻ. ജനങ്ങളിൽ നിന്ന് അവരുടെ മുഖം കുടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ശ്രദ്ധിക്കുക. അവൻ ശക്തിയിൽ വെളിപ്പെട്ട് നിങ്ങൾ കാണും. അതെ ശ്രീമാൻ. തിരുവചന പ്രകാരം അവന്റെ സന്ദേശത്തിന്റെ അടയാളം എന്നത് ജനങ്ങളെ തിരിപ്പിക്കലാകുന്നു. അവൻ തന്നെയാണ് അതെന്ന് നാം എന്തിനാൽ അറിയും? ഇത് തന്നെ ശരിയായ വ്യക്തിയാണെന്ന് നാം എങ്ങനെ അറിയും? ഒരുവട്ടം ഇസ്രായേൽ അത് ചോദിച്ചതിനെ കുറിച്ച് ആവർത്തന പുസ്തകം 20:20 എഴുതിയിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് ആ ശരിയായ വ്യക്തിയെന്ന് നാം എങ്ങനെ അറിയും? നമുക്കതെങ്ങനെ അറിയാൻ കഴിയും? നാം അവനെ അറിയുമെന്ന് ദൈവം നമ്മോട് പറയുന്നു. അവൻ എന്ത് ചെയ്യും? അവൻ മക്കളുടെ ഹൃദയങ്ങളെ തിരികെ ആദിയിലുണ്ടായിരുന്ന യഥാർത്ഥമായ പെന്തിക്കോസ്തിന്റെ സന്ദേശത്തിലേക്ക് തിരിക്കും. ഓ, അതൊരു വിഗണിക്കപ്പെട്ട അടയാളമാകുന്നു. ഒരു യഥാർത്ഥ അടയാളം. അവർ വിട്ടുപോകുന്നു. അവർ എല്ലായ്പ്പോഴും അത് ചെയ്യുന്നു. യഥാർത്ഥമായ സഭയ്ക്ക് തിരികെ യഥാർത്ഥമായ സന്ദേശമാകുന്നു. അവൻ ഏകനായി വിഭാഗീയ സഭകൾക്കെതിരായി ഭയമില്ലാതെയും ധൈര്യത്തോടും യഹോവായ പ്രകാരം അരുളിച്ചെയ്ത വചനവുമായി നിൽക്കും. അവൻ യാതൊരു വിഭാഗീയ സംഘടനകളുമായി അനുരഞ്ജനം നടത്തുകയില്ല. അവരുമായി അവന് യാതൊന്നും ചെയ്യാനില്ല. അവൻ ആവശ്യമില്ലാതെ യാതൊരു ചരടും വലിക്കില്ല. അവൻ യഹോവായ പ്രകാരം അരുളിച്ചെയ്ത വചനവുമായിട്ട് നേരെ കടന്നുവരും. ദൈവം അവന്റെ ശുശ്രൂഷ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തിന്റെ വലിയ വെളിപാടുകളാലും ജനങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിൽ കൂടെയും വെളിപ്പെടുത്തും. എന്തൊരു ദിവസമാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്റ്റ് നാളിൽ പത്രസും യോഹന്നാനും നിന്നതുപോലെ അവൻ നിൽക്കും. പെന്തക്കോസ്റ്റിന് ശേഷം അവർ ആത്മാവിൽ നിറയപ്പെടുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തിട്ട് അവർ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ അവർക്ക് കഴിയാവുന്നിടത്തോളം ധൈര്യമായിട്ട് നിന്നു. അവർ അവരോട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു പറഞ്ഞു. അവൻ അവരോട് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ എന്ന് പറഞ്ഞു. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്നു. ആമേൻ. അവർ പ്രവാചകന്മാരായിരുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിരുന്നു. അവർ പ്രവാചകന്മാരെന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ യോഹന്നാനെ പോലെയായിരുന്നു. അവർ പെന്തക്കോസ്റ്റിലെത്തുകയും എന്തോ അവർക്ക് കിട്ടുകയും ചെയ്തു. അവർ ഇന്ന് നമുക്കുള്ള നമ്മുടെ ചില സ്വയം വിശേഷിപ്പിക്കുന്നതും എത്ര വലിയ സഭയാണ് ഞങ്ങൾക്കുള്ളതെന്നും നമുക്ക് എത്ര പേർ അതിലുണ്ടെന്നും പൊങ്ങച്ചം പറയുന്നതുമായ ചില പ്രാസംഗികരെ പോലെ ആയിരുന്നില്ല. ഞങ്ങളൊരു വലിയ സംഘടനയായി നിൽക്കുന്നു. ഞങ്ങൾ വലിയ മതപ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓ, കരുണ തോന്നണമേ. ഓ, ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ജനക്കൂട്ടമാണുള്ളത്. എന്താകുന്നു വിധ ഇതൊരു രാഷ്ട്രീയ വലിയാകുന്നു. അടുത്ത 2-3 മിനിറ്റ് നേരം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രാഷ്ട്രീയ വലിയാകുന്നു. തീർച്ചയായും കുറച്ചു നേരം മുമ്പ് ഞാൻ എന്തോ പറഞ്ഞിരുന്നു. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതൊരു പ്രവചിക്കപ്പെട്ട അടയാളമാകുന്നു. ഞാനത് നിങ്ങളുടെ മടിയിലേക്ക് ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു. ഇവിടെയുള്ള നിങ്ങളുടെ മേൽ മാത്രമല്ല, എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെയും മടിയിലായിരിക്കുന്നു. അതുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയത് ചെയ്തുകൊള്ളുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം രംഗത്തേക്ക് നീങ്ങുന്നത് ശ്രദ്ധിക്കുക. തന്റെ വചനത്തെ അവൻ നിവൃത്തിയാക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ കാത്തിരിക്കുന്നു. അമേരിക്കയും സൈനിക കേന്ദ്ര കാര്യാലയങ്ങളിൽ മനുഷ്യർ അണുബോംബുകളാലും മറ്റും പേടിച്ചിരിക്കുമ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. കൂടാതെ ആകാശങ്ങളിൽ നിഗൂഢമായ അടയാളങ്ങളും പറക്കും തളികകളും ദൈവം മുൻകൂട്ടി പറഞ്ഞ സകല കാര്യങ്ങളും കാണപ്പെടുമ്പോൾ ഇത് ഏലിയാവിന് എവിടെയോ രംഗത്ത് പ്രത്യക്ഷമാകേണ്ട സമയമായിരിക്കുന്നു. ദൈവം അവന് കൊടുക്കുന്നതായ ജനമായ ഈ ചെറിയ ആട്ടിൻകൂട്ടം, ഈ ശേഷിച്ചവരായ ചെറിയ കൂട്ടം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണുക. അവിടെ ഒരു ദേശീയ പ്രകടനമുണ്ടാകും. ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ കുഴപ്പം എന്താണെന്നാൽ ഈ സമയത്ത് അവർ വളരെ താമസിച്ചിരിക്കാൻ പോവുകയാണ്. വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് നാം അന്ത്യകാലത്താണെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷ എന്ന് നാം വിളിക്കുന്ന കാര്യത്തെ നോക്കുക. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ചില വലിയ നേതാക്കന്മാർ, നമ്മുടെ സുവിശേഷ പ്രാസംഗികരിൽ മഹാനായ ഒരു സുവിശേഷ പ്രാസംഗികൻ പറഞ്ഞു, എന്റെ മതപരിവർത്തനങ്ങളിൽ 10% ആളുകളെങ്കിലും ഒരു വർഷം പിടിച്ചു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. പിൻസമയങ്ങളിലായിട്ട് ഫിന്നിക്ക് 97% പേരും പിടിച്ചു നിൽക്കുന്നവരായിരുന്നു. പൗലോസിന് 100-ൽ 100 പേരുമുണ്ടായിരുന്നു. അവൻ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ട് അവൻ അത്രമാത്രം ആത്മാവിൽ നിറയുകയും അവൻ ചെന്ന് മറ്റൊരാളോട് പറയുകയും അയാൾ മറ്റൊരാളോട് പറയുകയും അങ്ങനെ അത് ലക്ഷങ്ങളായിട്ട് പെരുകിയിരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ പക്കൽ എന്തോ ഉണ്ടായിരുന്നു. അവർ വചനത്തിന്മേലായിരുന്നു. ഇന്ന് നാം വലിയ ആൾക്കൂട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്താകുന്നു വിധ ഇതൊരു രാഷ്ട്രീയ സഭാ സംഘടനയാകുന്നു. ഏതെങ്കിലും ഒരു മഹാനായ സുവിശേഷ പ്രാസംഗികൻ നഗരത്തിലേക്ക് വരട്ടെ, എന്താണ് ആദ്യം വരുന്നത്? അതൊരു കൂട്ടം മനുഷ്യരാകുന്നു. അപ്പോൾ സകല മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും മറ്റുള്ളവരെല്ലാവരും കൂടി ഒരു ചെറിയ കണക്കുകൂട്ടൽ നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇത് മാത്രമേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ, അത് പ്രസംഗിക്കാൻ കഴിയുകയില്ല, ഇത് പ്രസംഗിക്കാൻ കഴിയുകയില്ല, അത് പ്രസംഗിക്കാൻ കഴിയും എന്നെല്ലാം പറയുന്നു. എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? എന്നിട്ട് അവർ അവിടേക്ക് നടന്നു വരുന്നു. ഞാൻ പെന്തക്കോസ്തുകാരായ സ്ത്രീകൾ വേദിയിലേക്ക് നടന്നു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എല്ലായ്പ്പോഴും ഒരു വേദിയിലേക്കുള്ള വിളിക്കലിനെതിരായിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാനിത് പറഞ്ഞിരിക്കണം. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ബൈബിളിൽ അങ്ങനെ ഒരു കാര്യമില്ല. ദൈവം ഒരുവനെ വിളിക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ കടന്നു വരാൻ കഴിയും? നിങ്ങൾക്ക് അവനെ അകറ്റി നിർത്താൻ കഴിയില്ല. ദൈവം അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. വേദിയിലേക്കുള്ള വിളി എന്നത് ഒരു മെത്തഡിസ്റ്റുകാരുടെ ആശയമാകുന്നു. അത് ശരിയാണ്. വേദിയിലേക്കുള്ള വിളിയിൽ അവർ നിങ്ങളെ പിടിച്ചിട്ട് പറയും, ജോൺ നിനക്കറിയാമോ, നിന്റെ അമ്മ വളരെ നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. ഓ അതെ സഹോദര, ഓ അത് മതപരിവർത്തനമല്ല. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഇവിടെയുള്ള ലൂയിവിലയിൽ ഒരു സ്ത്രീയെ ഒരു പെട്ടിയിൽ അടച്ച് ആയുധ നിർമ്മാണശാലയുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു വെച്ചു. 100 ജനങ്ങൾ വേദിയിലേക്ക് ഓടി എന്ന് പറയപ്പെട്ടിരുന്നു. സുവിശേഷം ഒരു പേടിപ്പിക്കലല്ല, ഇതൊരു സഹാനുഭൂതി ഉളവാക്കുന്ന അനുഭവമല്ല, ഇത് കുറ്റക്കാരനാണെന്നുള്ള ബോധ്യപ്പെടുത്തലിന്റെ പരിവർത്തനമാകുന്നു. ഈ വലിയ മഹാന്മാരായ സുവിശേഷ പ്രവർത്തകരുടെ യോഗങ്ങളിലും അതോടൊപ്പം എന്റെ ഈ ചെറിയ എളിമയോടുകൂടിയ ശുശ്രൂഷയും അത് ഞാൻ ഒഴിവാക്കുന്നില്ല. നിങ്ങൾ ഈ യോഗങ്ങൾ ശ്രദ്ധിക്കുക, പലപ്പോഴും പുറത്തേക്ക് പോകുന്നതിൽ എനിക്ക് ലജ്ജ തോന്നാറുണ്ട്. അത് ശരിയാണ്. നാം എന്താണ് ചെയ്യുന്നത്? നാം അവിടെ നിന്നുകൊണ്ട് വേദിയിലേക്കുള്ള വിളി നടത്തുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊച്ചു പെൺകുട്ടികൾ ചൂയിങ്കവും ചവച്ചുകൊണ്ട് കടന്നുവരും. പെന്തക്കോസ്തുകാരികളായി സ്ത്രീകൾ കത്തിരിച്ച മുടിയോടുകൂടിയും ചായം തേച്ച മുഖവുമായിട്ട് കടന്നു വന്നിട്ട് പുറത്തു പോകുകയും ഞങ്ങൾ അന്യഭാഷ പറഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും ഒരിക്കലും അവരുടെ മുടി വളരാൻ അനുവദിക്കുകയും ചെയ്യാതെ അതേ കാര്യങ്ങളെ തന്നെ അവർ വീണ്ടും ചെയ്യുന്നു. അത് പരിവർത്തനമാണെന്ന് നിങ്ങൾ എന്നോട് പറയുമോ? അത് ദൈവത്തെ പരിഹസിക്കലാണ്. അവർ മുടി കത്തിരിക്കുന്നത് അവർക്ക് പാപവും നിന്ദയുമാണെന്ന് ബൈബിൾ പറയുന്നു. തലമുടി കത്തിരിച്ച ഒരു സ്ത്രീക്ക് മുഖത്ത് ചായം തേച്ച് മറ്റൊരു സ്ത്രീയെ എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയും? ഇത് കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്ന സമയം ഇതായി എത്തിയിരിക്കുന്നു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളയപ്പെടും. എന്താണ് കാര്യം? ഇത് തെറ്റായിരിക്കുന്നു. കാരണം ആധുനിക പ്രാസംഗികർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ പ്രാസംഗികർക്കും വലിയ ജനക്കൂട്ടത്തിനും പശ തേച്ച ഉടുപ്പുകാർക്കും സഭാ സമുദായക്കാർക്കും ഈജിപ്തിലെ രാത്രികളിൽ ഒരു ഹോട്ടൻകോട്ടുകാർ ചെയ്യുന്നതിൽ കൂടുതലായി ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പെന്തക്കോസ്ത് നാളിൽ ആ ജനങ്ങൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഉയരങ്ങളിൽ നിന്ന് ശക്തി വരുന്നതുവരെ നാം ഇവിടെ കാത്തിരിക്കണമെന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, നാം ഇവിടെ ആയിട്ട് ഇപ്പോൾ 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് വിശ്വാസത്താൽ സ്വീകരിക്കാം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. കാരണം നാം ഇവിടെ ആയിരിക്കും, യേശു നമ്മോട് പറഞ്ഞത് തന്നെ നാം ചെയ്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ അവിടെ യാതൊരു അനുഭവം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ചില കാര്യങ്ങളെ നിങ്ങളോട് പറയട്ടെ. ഇത് ടേപ്പിലായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എങ്ങനെയായാലും ഇവിടെ ഇത് വരുന്നു. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ജനങ്ങൾ ഇപ്രകാരം ശ്രമിക്കുന്നത് ഒരു ലജ്ജാവഹമായ കാര്യമാകുന്നു. ഒരു കുലുക്കമുണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അന്യഭാഷ പറയുന്നതും കരയുന്നതും ഒച്ചവെക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രമാണമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവയെല്ലാം വികാരപരമായ ആവശ്യങ്ങളാകുന്നു. പരിശുദ്ധാത്മാവിന് അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്വം വാസസ്ഥലമാകുന്നതാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുക. പെന്തക്കോസ്റ്റ് നാളിൽ അവർ പറഞ്ഞിരുന്നതുപോലെ ഇന്ന് ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും മെത്തഡിസ്റ്റുകാരും നിങ്ങൾക്കിത് കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്, ഓ അതെ, ഞങ്ങളത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. വിശ്വാസത്താൽ യാതൊന്നുമില്ല, ഇതാകുന്നില്ല. ഇതൊരു വികാരാവേശമാകുന്നു. നിങ്ങൾ സൂര്യാസ്തമയം കാണുന്നത് ഇഷ്ടപ്പെടുകയും സൂര്യൻ വെള്ളത്തിനടിയിലേക്ക് പോകുകയും ചെയ്യുന്നത് കണ്ടിട്ട് കരയുകയും കണ്ണുനീരൊഴിക്കുകയും ചെയ്യുന്നു. അത് ദൈവമാകുന്നില്ല, അത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒന്നിന്റെ വികാരാവേശമാകുന്നു. ആർക്കെങ്കിലും സുഖമില്ല എന്നോ ആരെങ്കിലും മരിക്കുകയോ കേട്ടിട്ട് നിങ്ങൾ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് ദൈവമല്ല, അത് മാനുഷികമായ വികാരാവേശമാണ്. പന്തുകളിയിൽ ജനങ്ങൾ അത്രമാത്രം സന്തോഷഭരിതരായിട്ട് അവരുടെ ചുണ്ടുകൾ വിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും എന്നോട് പറയരുത്. നമുക്കൊരു ഉണർവിന്റെ ആവശ്യമായിരിക്കുന്നു, ഒരു രക്ഷയുടെ ആവശ്യമായിരിക്കുന്നു. പെന്തക്കോസ്തുകാരായ ജനങ്ങൾ ഇപ്രകാരം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർ അന്യഭാഷ പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് അവരോട് പറയുന്നു. അവരിൽ ചിലർ അതിനുശേഷം ഏത് തരത്തിൽപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്? ശ്രദ്ധിക്കൂ സഹോദര, പെന്തക്കോസ്തു നാളിൽ ഇത് അപ്രകാരമായിരുന്നില്ല. അവർ അന്യഭാഷയിലോ മറ്റെന്തിലെങ്കിലും ആശ്രയിച്ചിരുന്നില്ല. അവർ ഒരു സ്ഥലത്ത് ഏക മനസ്സോടെ ആയിരിക്കുമ്പോൾ ദൈവം അക്ഷരാർത്ഥത്തിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അവരിൽ ഓരോരുത്തരുടെ മേലും അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവരുടെ തലയ്ക്ക് മേലെയായി തൂങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു. ദൈവം അവിടെ ഉണ്ടായിരുന്നു. അത് വിശ്വാസത്താൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വികാരാവേശമായിരുന്നില്ല. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അന്യഭാഷ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആദ്യം അവർ ദൈവത്തെ കണ്ടുമുട്ടി. അത് തന്നെയാണ് ഇന്നത്തെയും കാര്യം. ജനങ്ങൾ ഉത്തേജിക്കപ്പെടുകയും വികാരാവേശത്തിലാകുകയും ചെയ്യുന്ന പ്രവൃത്തിയിലാകുന്നു. ഇത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്വം നിങ്ങളുടെ ഉള്ളിലായി വസിക്കുന്നതാകുന്നു. നിങ്ങളുടെ വാക്കുകൾ അവന്റെ വാക്കുകളായിരിക്കും. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു വിളിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്രകാരം സ്ത്രീകൾ അന്യഭാഷ സംസാരിച്ചും കൊണ്ട് അകത്തേക്ക് പോകുകയും പുറത്തേക്ക് വരികയും അവരുടെ പള്ളികളിലേക്ക് അവർ പോകുകയും ചെയ്യുന്നു. ബില്ലിയുടെ ായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു കത്തിൽ ഒരു മഹിള ഇപ്രകാരം പറഞ്ഞിരുന്നു, ഞാനൊരു വലിയ പെന്തിക്കോസ് സഭാ സംഘടനയിലെ അംഗമാകുന്നു. അതൊരു വലിയ പെന്തിക്കോസ് സഭയിലെ ട്രിനിറ്റേറിയൻ സഭാ സംഘടനയാകുന്നു. സഹോദരൻ ബ്രഹാം, ഞങ്ങളുടെ സ്ത്രീകളെല്ലാം മുടി കത്തിരിക്കുന്നവരാകുന്നു. എനിക്ക് കറുത്ത നീണ്ട മുടിയാണുള്ളത്. എനിക്കിത് വലിയ ഇഷ്ടമാകുന്ന കാരണം ഇത് കർത്താവിൽ നിന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യാതൊരു സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഉപയോഗിക്കില്ല, അത് പഴയ പരിഷ്കാരമാണെന്ന് ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്നു. ഞാൻ എന്റെ തലമുടി പിന്നിലായി വട്ടത്തിൽ ചുറ്റിക്കെട്ടി വെക്കുമ്പോൾ അവർ എന്നോട് പറയും, നിങ്ങൾക്ക് പിന്നിലായി ഒരു തേഞ്ഞ ടയർ കെട്ടിവെച്ചതുപോലെയുണ്ട് എന്നും മറ്റെല്ലാം അവർ എന്നോട് പറയും. നിങ്ങളുടെ തലയ്ക്ക് പിന്നിലായി ഒരു തേഞ്ഞ ടയർ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയും. അവസാനം എന്റെ ഭർത്താവും എന്നോട്, നീ ബാക്കിയുള്ളവരെ പോലെ എന്തുകൊണ്ട് നിന്റെ തലമുടി വെട്ടുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അതിന്റെ മറുപടിയായിട്ട് അവർക്കൊരു കത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ എന്നും ഞാൻ നിങ്ങളുടെ ടേപ്പ് കേൾക്കുവാനിടയായി എന്നും അവർ കത്തിൽ എഴുതിയിരുന്നു. ഇപ്പോൾ അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൂടെ? ഹാ, അതെ. സഹോദരൻ ബ്രണഹാം എനിക്കിത് പറഞ്ഞു തരിക, ഞാൻ അതിനായി വിശക്കുന്നു, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ പറഞ്ഞിരുന്നു. ഞാൻ അവരോട് പിൻപോക്കനായ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾ ആരാധിച്ചു വരുന്ന ദൈവഭക്തിയില്ലാത്ത കൂട്ടരും ലജ്ജിക്കേണ്ടതായിട്ടുണ്ട് എന്നും നീ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരിക എന്നും പറയാൻ പോകുകയാണ്. ശരിയാണ്, ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അവനത് അർത്ഥമാക്കുന്നു. ഒരു വലിയ സഭാസംഘടനയോ ഒരു കൂട്ടമോ ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര പിമ്പോക്കരായ പ്രാസംഗികർ അതുമായിട്ട് അനുരഞ്ജനം ചെയ്താലും ഞാനത് കാര്യമാക്കുന്നില്ല. നമുക്ക് രക്ഷിക്കപ്പെടുന്നവരെ ആവശ്യമായിരിക്കുന്നു. തങ്ങളുടെ ഭാര്യമാരെ ഈ വക കാര്യങ്ങൾ ചെയ്യാനിടയാക്കുന്ന പുരുഷന്മാരുടെ ക്രിസ്ത്യാനികളാണെന്നുള്ള അനുഭവത്തിൽ എനിക്ക് സ്വല്പമേ വിശ്വാസമുള്ളൂ. ശരിയാണ്, അനുതപിക്കുക അല്ലെങ്കിൽ നശിക്കുക. എന്റെ ദൈവമേ, ഇപ്രകാരം പോയിട്ട് പെന്തിക്കോസ്റ്റ് സഭകളിൽ ചേരുകയും ഒരംശം പോലും മാറ്റമുണ്ടാകാതെ തിരികെ വരികയും അതേപോലെ തന്നെ ഒരംശം പോലും മാറാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഹോ ദൈവമേ, കരുണ തോന്നണമേ. എന്താകുന്ന വിധ ആധുനിക ഇസബേലുകളാകുന്നു. മുഖത്ത് ചായം തേച്ചിരുന്ന ഒരൊറ്റ സ്ത്രീ മാത്രമേ ബൈബിളിലുള്ളൂ. ദൈവം അവളെ നായ്ക്കൾക്ക് തീറ്റയാക്കി. ആധുനിക ഇസബേലുകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കോളർ പിടിച്ച് ചുറ്റുമായി വലിക്കുന്നു. പെൺകൊന്തനായ മനുഷ്യൻ തന്റെ ഭാര്യയെ ഇപ്രകാരം ചെയ്യുന്നതിനും ഇറക്കം കുറഞ്ഞ പാവാടയും ധരിച്ചുകൊണ്ട് തെരുവിൽ കൂടി വരുന്നതിനും അവളുടെ അകത്തെ ഉടുപ്പുകളിൽ അവൾ അത്രമാത്രം ഇറുകി കാണപ്പെട്ട് തെരുവിൽ കൂടി പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഞാനിതൊരു തമാശക്കായിട്ട് പറയുകയല്ല, ഇത് തമാശ പറയുന്ന സ്ഥലമല്ല, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു, ഇത് സത്യമാകുന്നു. അവൾ തെരുവിൽ കൂടി അത്രയും ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് അവൾക്ക് നടക്കാൻ കഴിയാതെ വരികയും അപ്പോൾ ഏതെങ്കിലും മനുഷ്യർ ചില അഭിപ്രായങ്ങൾ നടത്തുകയും നിങ്ങൾ അവരുമായിട്ട് വഴക്കിടാൻ പോവുകയും ചെയ്യുന്നു. അവളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിന് നിങ്ങളുടെ താടിയിൽ അടിച്ച് തകർക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. നമുക്ക് ആവശ്യമെന്താണെന്നാൽ അത് സുവിശേഷമാകുന്നു. ദൈവമേ, നേരെ തിരികെ വചനത്തിലേക്ക് വരുന്ന ആരെങ്കിലും എഴുന്നേൽപ്പിക്കണമേ. മുടി കത്തിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പോലും സ്ത്രീക്ക് അപമാനമാണെന്ന് ബൈബിൾ പറയുന്നു. മുടി കത്തിരിച്ച് കളയുന്ന സ്ത്രീയെ ഉപേക്ഷിച്ച് കളയാൻ പുരുഷന് പൂർണ്ണമായ അധികാരമുണ്ട്. അവൾ അപമാനിതയായ സ്ത്രീയാണ്. ബൈബിൾ അപ്രകാരം പറയുന്നു, അവൾ അവളുടെ ഭർത്താവിനെ അപമാനിക്കുന്നു. ഒരുപക്ഷെ അവൾക്കത് അറിയില്ലായിരിക്കാം. ഏതൊരു സ്ത്രീയും ഇറക്കം കുറഞ്ഞ പാവാടകൾ ധരിക്കുന്നത് അപമാനമാണ്. അവൾക്കത് അറിയില്ലാതിരിക്കാം. മഹിളെ, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അനുതപിക്കുക. കൊള്ളാം, എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നിട്ട് ഇപ്രകാരം അഭിനയിക്കുന്നുവോ? ഇത് ചെയ്യരുതെന്ന് കൽപ്പിച്ച് ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അത് ചെയ്യുമോ? ഓ, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പിശാചുക്കളും അന്യഭാഷ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ വെച്ച മനുഷ്യന്റെ തലയോട്ടിയിൽ നിന്ന് രക്തം കുടിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും പിശാചുക്കളെ വിളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളുടെയും ഇന്ദ്രജാലക്കാരുടെയും താവളങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. മേശയുടെ മേൽ കിടക്കുന്ന പെൻസിൽ അറിയപ്പെടാത്ത ഭാഷയിൽ എഴുതുകയും മനുഷ്യൻ വന്നിട്ട് അത് വ്യാഖ്യാനിക്കുകയും അത് ശരിയായ വ്യാഖ്യാനമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷയെക്കുറിച്ച് എന്നോട് പറയേണ്ട ആവശ്യമില്ല, നമുക്കതിപ്പോൾ വളരെ ധാരാളമായിരിക്കുന്നു. എന്നിരിക്കലും ദൈവത്തിനൊരു അന്യഭാഷയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അന്യഭാഷയിൽ സംസാരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിൽ മാത്രമായിട്ട് ആശ്രയിച്ചിരിക്കരുത് നിങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്ക് മലകളെ മാറ്റുവാൻ കഴിഞ്ഞാലും ഓ, അദ്ദേഹം ഒരു മഹാനായ ദൈവപുരുഷനാകുന്നു, നിങ്ങൾ അദ്ദേഹം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ധാരാളം പേർ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിശാചുക്കളും ഇതുപോലെയുള്ള കാര്യങ്ങൾ പോയി ചെയ്യുന്നുണ്ട്. ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികൾ അവരുടെ ചുറ്റുമായ റൂമാൽ കെട്ടിയിട്ട് അതിൽ ജനങ്ങൾ കാശിടും. അവളുടെ തലയുടെ പിന്നിൽ നിന്നും തലമുടി രക്തത്തിൽ മുക്കി കാറ്റിൽ പറപ്പിക്കുകയും മറ്റും ചെയ്യും. സത്യസന്ധരായ ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. ഇത് ചെയ്യുന്നത് ആ മനുഷ്യനല്ല, ഇത് വിശ്വസിക്കുന്നവരായ ജനങ്ങൾ ദൈവത്തെ ഒരു മന്ത്രവാദിയിൽ കൂടി സമീപിക്കുകയാണ്. അന്നാളിൽ വളരെ പേർ ഞാൻ വലിയ രോഗശാന്തി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വരും എന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലേ? അതൊരടയാളമല്ല, നാം അന്ത്യകാലത്തായിരിക്കുന്നതിന്റെ അടയാളമാകുന്നു. വിശുദ്ധ മത്തായിയുടെ 24 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വചനത്തിൽ നിൽക്കുന്നു. ഒരു സത്യ അടയാളം എന്താണെന്ന് അവർ അറിയുന്നു. ഈ കാര്യങ്ങളെ ചെയ്തിട്ട് ദൈവത്തിന്റെ വിശ്വാസത്തെ നിഷേധിച്ച് കളയുന്ന ഒരു വ്യക്തിക്ക് താൻ കർത്താവിൽ നിന്നുമുള്ള പ്രവാചകനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവൻ ആഹാബിന്റെയും യഹോശഫാത്തിന്റെയും കാലത്ത് മിഖേവ എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ പോലെ ആയിരുന്നേക്കാം. എന്നാൽ വചനത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒരുവൻ അവർക്കവിടെ ഉണ്ടായിരുന്നു. ആഹാബിന്റെ അവസാനം എത്തുമെന്ന് യഹോവയുടെ വചനം എഴുതപ്പെടുകയും ഏലിയാവിന്റെ ദർശനം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. താൻ ആത്മീയനോ പ്രവാചകനോ എന്ന് വിളിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിലെ ഓരോ വചനവും സത്യമാണെന്ന് അംഗീകരിക്കുന്നു. അവനൊരു തൃതീയക്കാരനാകാൻ എങ്ങനെ കഴിയും? താൻ ആത്മാവിൽ അഭിഷിക്തനാണെന്ന് പറഞ്ഞിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എങ്ങനെ സ്നാനപ്പെടുത്താൻ കഴിയും? ജനങ്ങളോട് ഈ തെറ്റിനെ ഉപദേശിച്ചിട്ട് അപ്പോഴും ആത്മാവിൽ അഭിഷിക്തനായിരിക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് അസാധ്യമായ കാര്യമാകുന്നു. ഇത് ജനപ്രിയമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നാം ജനപ്രീതി ആഗ്രഹിക്കുന്നില്ല. നാം സത്യസന്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈസബേലും ആഹാബും, അതെ ശ്രീമാൻ, അവർ എന്തുകൊണ്ടത് ചെയ്യുന്നു? ഈ സ്ത്രീകൾ അവരുടെ മുടി വട്ടത്തിൽ വെട്ടിക്കളയുകയും മോടി പിടിപ്പിക്കുകയും പുരുഷന്മാരുടെ മുമ്പിൽ ചെറിയ നിക്കറുകൾ ധരിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്യുന്നു. അവരുടെ ഭർത്താക്കന്മാർ അത് ചെയ്യിക്കുന്നത് എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു സത്യപ്രവാചകൻ അവരുടെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് സത്യം പറയാനില്ലാത്തതിനാലാണ്. അവർ അവരോട് കൊള്ളാം, ഇതിൽ ഒരു വ്യത്യാസവുമില്ല, ഇതെല്ലാം കൊള്ളാം, അതുമായിട്ട് നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഇത് കർത്താവിന്റെ വചനമാകുന്നു. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. അവൻ മാറ്റമുള്ളവനായിട്ട് ദൈവമായിരിക്കാൻ എങ്ങനെ കഴിയും? അവൻ നിത്യനാകുന്നു. ഇത് അന്ത്യകാലത്തിന്റെ അടയാളമാണെന്ന് അവരോട് പറയുന്നതിന് ഒരു സത്യപ്രവാചകനെ ആവശ്യമായിരിക്കുന്നു. അവർ അത് ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. അന്ത്യനാളുകളിൽ സ്ത്രീകൾ ഇപ്രകാരം ചെയ്യുമെന്ന് യെശയ്യാവിന്റെ 5-ാം അധ്യായം പറയുന്നു. അത് ശരി തന്നെ. അങ്ങനെ ഇതാ അവർ അവിടെയാകുന്നു. എന്നാൽ അവർക്കൊരു പ്രവാചകൻ പ്രസംഗ പീഠത്തിലുണ്ട് എന്നവർ പറയുന്നു. ദൈവത്തിന്റെ വചനത്തെ അവന് പേടിയാകുന്നു. അവന് സഭയെ പേടിയാകുന്നു. ദൈവം നമുക്ക് സന്ധ്യാസമയത്തെ വെളിച്ചമായ അന്ത്യ വെളിച്ചത്തെ അയക്കുന്നതിനും അത് തെരഞ്ഞെടുക്കപ്പെട്ട സഭയോട് എന്താണ് സത്യമെന്നും ദൈവത്തിന്റെ വചനത്തിന്മേൽ നിൽക്കുന്നതിന് പറയുകയും ചെയ്യുമെന്ന് അവൻ നമ്മുടെ വാക്തത്വം ചെയ്തത് അയക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഈസബേലുകളെയും ആഹാബുമാരെയും അപ്പോൾ അത് വേർപെടുത്തും. അത് ശരിക്കും സത്യമാണ്. ഓർക്കുക, സ്ത്രീകൾ ഇപ്രകാരം പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടെ മുടി കത്തിരിച്ച് ഒരു ചെറിയ തുണ്ടിലേക്ക് തിരികെ പോകുന്നതായ ഒരു പെരുമാറ്റം തുടങ്ങിയപ്പോൾ, അങ്ങനെ സ്ത്രീകൾ ഇപ്രകാരം പെരുമാറാൻ തുടങ്ങിയപ്പോൾ ആ സമയത്താണ്, ആ കാലത്താണ് ഏലിയാവ് അന്ത്യകാലത്തിന്റെ അടയാളവുമായിട്ട് അന്ത്യകാലത്ത് ലോത്തിന്റെ കാലത്തെ പോലെ രംഗത്ത് പ്രത്യക്ഷമാകേണ്ടത്. അന്ത്യകാലത്തെ അടയാളം, സ്ത്രീകൾ ഇപ്രകാരം പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർ ഇപ്പോൾ അതുപോലെ പെരുമാറുന്നു. ആ സമയത്താണ് ഏലീഷാവ് ചീകുകയും വിളിക്കുകയും ശാസിക്കുകയും വലിച്ചു കീറുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടയാളം തന്റെ പിന്നിലായി നീങ്ങിക്കൊണ്ട് രംഗത്ത് പ്രത്യക്ഷമാകുന്നത്. അവൻ യാതൊരു വലിയ കൂട്ടത്തെയും വിളിക്കുകയില്ല. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരാൻ പിതാവിന് ഇഷ്ടമായിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയാണ്. അത് കൃത്യമായും സത്യമാണ്. അവൻ ചെറിയ കൂട്ടത്തെ ഒഴിച്ച് സകല മനുഷ്യരാലും നിഷേധിക്കപ്പെടും. കാരണം അവൻ ഏലിയാവ് 700 പേരോടും യോഹന്നാൻ തന്റെ ചെറിയ കൂട്ടവുമായിട്ടായിരുന്നതുപോലെ ആയിരിക്കും. അതെ, നാം എവിടെയാണെന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് യഥാർത്ഥ പെന്തിക്കോസ്തിലേക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് തിരികെ കടക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിരികെ എത്തേണ്ടതായിട്ടുണ്ട്. സഹോദര സഹോദരി, നിങ്ങളുടെ അനുഭവത്തിൽ വഞ്ചിക്കപ്പെടരുത്. നാം ആ നാഴികയ്ക്കായി കാത്തിരിക്കുന്നു. എനിക്ക് ഇപ്രകാരം തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ഞാനിത് സ്വീകരിക്കുന്നു എന്ന് മറ്റുമുള്ള കാര്യങ്ങളെ മാത്രമായി നിങ്ങൾ എടുക്കരുത്. അത് ചെയ്യരുത്. നിങ്ങൾ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട് അവന്റെ ആത്മാവിൽ നിറയുക. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ഈ വചനവുമായിട്ട് വിപരീതമാണെങ്കിൽ പിന്നെ ആത്മാവിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്ത്യനാളുകളിൽ ഈ ആത്മാവ് എഴുന്നേൽക്കുമ്പോൾ ഇത് തെറ്റായിട്ടുള്ളവർക്കെതിരായുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും. കാരണം യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പറയാൻ തുനിയരുത്. ഞങ്ങളുടെ പിതാക്കന്മാർ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും പെന്തിക്കോസ്റ്റുകാരുമാകുന്നു. അങ്ങനെ ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് പറയാൻ തുനിയരുത്. കാരണം ദൈവം അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉയർത്താൻ കഴിയും. നിങ്ങൾ പെന്തിക്കോസ്റ്റുകാരായതുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കരുത്. ഒട്ടുമില്ല. ദൈവം അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയും. അത് കൃത്യമായും ശരിയാകുന്നു. അതെ ശ്രീമാൻ, ദൈവത്തിന്റെ വചനം അവസാന കാലത്തെ സത്യത്തോടുകൂടി പറയുക. അവന്റെ പ്രവചനം നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഒരു നിമിഷത്തേക്ക് നമുക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കണ്ടുപിടിക്കാം. എന്റെ പക്കൽ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള വളരെയധികം തിരുവെഴുത്തുകളെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് മറിച്ചിട്ട് ഞാനിത് സമാപിക്കുന്നതിന് മുമ്പായി ഈ തിരുവെഴുത്ത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ശരി, നമുക്കതിന്റെ 20-ാം വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 20.
But the prophet which shall presume to speak a word in my name.
എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോട് പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ, ഇത് ബഹുവചനമാകുന്നു, അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് ശരിയാണ്, ആത്മീകമായി നശിച്ചു പോകുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നമുക്കൊരു ദൈവമാണുള്ളത്, അനേക ദൈവങ്ങളില്ല. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അറിയും? വളരെയധികം പേർ ഉള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് അറിയുന്നത്? ഒരുവൻ ഇപ്രകാരവും മറ്റൊരുവൻ അപ്രകാരവും, ഇതും അതും മറ്റേതുമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കതറിയാൻ കഴിയും. ഒരു പ്രവാചകന് യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയം കൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ദൈവം അത് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവനെ പേടിക്കണ്ട. അതിനെക്കുറിച്ച് മറന്നിട്ട് നേരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. ഇന്ന് നാം കേൾക്കുന്നത് എന്താണെന്ന് നോക്കുക. അപ്പോസ്തോലന്മാരുടെ മതവിശ്വാസക്രമവും മെത്തഡിസ്റ്റുകാരുടെ വിശ്വാസക്രമവും പെന്തക്കോസ്തുകാരുടെ മതവിശ്വാസവും, അങ്ങനെ മതവിശ്വാസം മതവിശ്വാസമായിട്ട് ഈ മതവിശ്വാസം എന്താകുന്നു? നിങ്ങൾക്കത് എവിടെ നിന്ന് കിട്ടുന്നു? അപ്പോസ്തോലന്മാരുടെ മതവിശ്വാസത്തെ ബൈബിളിൽ എവിടെ നിന്നെങ്കിലും കാണിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ യാതൊരു കാര്യവുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തോലന്മാർക്ക് ഒരു മതവിശ്വാസമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിരായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കാരണം വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാകുന്നു. സ്നേഹിതരെ, നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നാം ഒരു ഭയങ്കരമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. എന്താകുന്നു ഇത്? ഒരു വിഗണിക്കപ്പെട്ട സത്യ അടയാളമാകുന്നു. നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരുമായവരിൽ അധികം പേരും ദൈവമക്കളാകുന്നു. ഇത് വിഗണിച്ചു കളയരുത്. ഓർക്കുക, ഈ കാര്യങ്ങൾ നമുക്കുണ്ടാകേണ്ടതാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്ത്, ഈ നാഴികയിൽ അത് സംഭവിച്ചിരിക്കേണ്ടതായ കാര്യങ്ങളാകുന്നു. ഇത് മസീഹ വരുന്നതിന് തൊട്ടു മുമ്പായുള്ള നാഴികയാകുന്നു. ദൈവത്തിൽ നിന്നും ഒരു പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. നമുക്ക് മലാഖിയിലേക്ക് പോകാം. ഇത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമാകുന്നു. അവൻ മലാഖിയിൽ കൂടെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തേക്ക് ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ യോഹന്നാന്റെ വരവിനെ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മലാഖി 3-ൽ പറഞ്ഞിരിക്കുന്നത് കാണാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് യോഹന്നാൻ യേശുവിന്റെ വരവ് പ്രഖ്യാപിക്കുകയാണ്.
And he came to the temple, exactly what he said. The messenger.
ഇസ്രായേലിനോടൊപ്പം മരുഭൂമിയിലായിരുന്ന അവൻ നിയമദൂതനായിട്ട് അവൻ പറഞ്ഞ പ്രകാരം തന്നെ മന്ദിരത്തിലേക്ക് വരികയും ചെയ്തു. അവൻ ആ ദൂതൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് വന്നു, ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്നവൻ പറഞ്ഞു. പൗലോസിനെ എളിമയേറിയവനായി വെക്കേണ്ടതിന് ഒരു രോഗം എന്തുകൊണ്ടാണ് നൽകപ്പെട്ടത്? യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന്റെ ദീർഘനാളുകൾക്ക് ശേഷമാണ് പൗലോസ് അവനെ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് മുഖാമുഖമായി കണ്ടുമുട്ടിയത്. ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് വന്നു, ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്നവൻ പറഞ്ഞു. പൗലോസ് മേലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ പ്രകാശം അവിടെ തൂങ്ങിക്കിടന്നു. അത് അതേ അഗ്നിസ്തംഭം തന്നെയായിരുന്നു. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതേ അഗ്നിസ്തംഭം തന്നെയായിട്ട് പൗലോസ് അവനോട് സംസാരിക്കുകയും അവൻ പൗലോസിനോട് തിരികെ സംസാരിക്കുകയും ചെയ്തു. ജനങ്ങൾ അവനെ കേട്ടിരുന്നില്ല, അവർ അവനെ കേട്ടില്ല, എന്നാൽ പൗലോസ് അവനെ കേട്ടു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. അതിനവൻ, കർത്താവേ, നീ ആരാകുന്നുവെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെല്ലുക. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയപ്പെടും. നീ എന്ത് ചെയ്യണമെന്ന് നിന്നോട് പറയുന്നതിന് എന്റെ ഒരു പ്രവാചകൻ അവിടെ വരും. പൗലോസ് ചെന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാ പ്രാപിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് അടിക്കുമേൽ അടിപോലെയാകുന്നു. അവനൊരു നല്ല അവസ്ഥയിലാകുകയും അപ്പോൾ അത് അവനെ വീണ്ടും അടിക്കുകയും ചെയ്യും. അതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, പൗലോസെ, എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ പറഞ്ഞു, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ തന്നെയാകുന്നു. പത്രസിനും യാക്കോബിനും യോഹന്നാനും ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്ന വെളിപാടിലും കൂടുതൽ അവനുണ്ടായിരുന്നു. അവൻ പോയിക്കഴിഞ്ഞതിന്റെ ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം ഒരഗ്നിസ്തംഭത്തിൽ നിന്നുകൊണ്ട് അവൻ അവനോട് സംസാരിച്ചു. ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതെത്ര മഹത്തായ കാര്യമാകുന്നു. ആമേൻ. അവൻ പറഞ്ഞു, ഞാൻ നിഗളിച്ചിട്ട് ഇപ്പോൾ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും മേലെയാകുന്നു. അവൻ മരിച്ചുയർത്തപ്പെട്ടതിന് ശേഷം ഞാൻ അവനെ കാണുകയും അവനോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനും എന്നെ താഴ്മയേറിയനായി വെക്കുന്നതിന് എനിക്ക് അത് തന്നിരിക്കുന്നു. അതെ, അവൻ തന്നെ അവരോട് യേശുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടുവാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നാലും, അവൻ പറഞ്ഞു, അവർ എവിടെയായിരുന്നാലും ഞാൻ അവരുടെ സ്കൂളുകളിൽ പോയിരുന്നില്ല. ഞാൻ 14 വർഷത്തോളം യെരുശലേമിലേക്ക് പോയിരുന്നില്ല. ഞാൻ മിസ്രയീമിലേക്കും അവിടെ നിന്ന് ഏഷ്യയിലേക്കും പോയി. ഞാൻ കർത്താവുമായി കൂടിയാലോചന നടത്തുകയും ഏകദേശം 3 വർഷക്കാലത്തോളം പഴയ നിയമം പഠിക്കുകയും അതെല്ലാം അതുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കുന്നുവെന്ന് കാണുകയും ചെയ്തു. 14 വർഷങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നിട്ട് പത്രോസിനെയും ശേഷമുള്ള ശിഷ്യന്മാരെയും കണ്ടുമുട്ടുകയും അതേ സുവിശേഷം തന്നെ പ്രസംഗിക്കുകയും അതേ രീതിയിൽ സ്നാനപ്പെടുത്തുകയും അതേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ആമേൻ. അത് ശരിയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതേ ശ്രീമാൻ, ഇപ്പോൾ മലാഖിയുടെ 3 ശ്രദ്ധിക്കുക. മലാഖിയുടെ 3 നിങ്ങൾ അനുവദിക്കുന്ന പക്ഷം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കട്ടെ. ഇപ്പോൾ മത്തായിയുടെ 11 തിരിക്കാം. എനിക്കിത് തെറ്റായിട്ടുണ്ടാകാം. എനിക്കത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാണുന്നതിന് വേണ്ടി എനിക്ക് ആദ്യമായിട്ട് നോക്കേണ്ടതായിരിക്കുന്നു. മത്തായി 11 തൊട്ട് നമുക്ക് തുടങ്ങാം. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനായി കാത്തിരിക്കണമോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. യോഹന്നാന്റെ കഴുക കണ്ണുകൾ കാരാഗ്രഹത്തിൽ കിടന്ന് പാറകൊണ്ട് മൂടിപ്പോയി. യേശു അവരോട്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെന്ന് യോഹന്നാനെ അറിയിപ്പീനെന്ന് പറഞ്ഞു. യോഹന്നാൻ പ്രവാചകനാകുന്നു. ഈ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അവൻ കേൾക്കുമ്പോൾ ഞാൻ ആരാകുന്നുവെന്ന് അവൻ അറിഞ്ഞുകൊള്ളും. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, വിഭാഗീയ സഭകളെല്ലാം ഒരുമിച്ചായിരിക്കുന്നു. അവരിത് ചെയ്യുന്നത് പോലെ പറയില്ല, ഇല്ല, അത് ചെയ്യില്ല. മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. അവിടെയാണ് അടയാളം. ശ്രദ്ധിക്കുക. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം, ശ്രദ്ധിക്കുക, ഭാഗ്യവാൻ. എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലജ്ജിക്കാത്തവർ എന്നാകുന്നു. എന്നെക്കുറിച്ച് ലജ്ജിക്കാത്തവർ എല്ലാം ഭാഗ്യവാൻ എന്നാകുന്നു. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? ഇപ്പോൾ ഈ പ്രവാചകനെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അത് യോഹന്നാനല്ല. ഓ അല്ല, അവൻ വിഭാഗീയ സഭക്കാരോട് പറഞ്ഞു, പുല്ലിലിഴയുന്ന സർപ്പസന്തതികളെ, നിങ്ങളോട് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അതിൽ അംഗമാകുന്നു എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. കാരണം ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയും. ഓ സഹോദര, അത് കാറ്റിനാൽ ഉലയുന്ന ഓടയല്ലായിരുന്നു. കാറ്റിലുലയുന്ന ഓടയോ അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ധവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? പ്രസംഗിക്കുമ്പോൾ 2-3 വട്ടം തന്നെ വസ്ത്രങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. മാർദ്ധവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അവർ കുഞ്ഞുങ്ങളെ ഉമ്മവയ്ക്കുന്ന ശുശ്രൂഷകരാണ്. നിങ്ങൾക്കറിയാമോ, അവർ യൗവനക്കാരെ വിവാഹം കഴിപ്പിക്കുകയും സ്കൂളിൽ പോകുകയും വിവേകശാലികളെ പോലെ സംസാരിക്കുകയും കൂടാതെ സ്ത്രീ പ്രകൃതവും മറ്റെല്ലാമാകുന്നു. അവനൊരു ഇരുവായ്ത്തരയുള്ള വാൾ മുൻനിരയിൽ ചുഴറ്റുകയില്ല. നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഇതുപോലെയുള്ള ഒരു വ്യക്തിയാണോ? അവൻ അവരോട് ചോദിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? ശ്രദ്ധിക്കുക, അതേ പ്രവാചകനിലും മികച്ചവനെ തന്നെയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതേ ശ്രീമാൻ, അവൻ എന്തായിരുന്നു? അവനൊരു പ്രവാചകനിലും മികച്ചവനായിരുന്നു. അവനൊരു പ്രവാചകനിലും കൂടുതലായിരുന്നു. അവൻ ആ കാലത്തിന്റെ ദൂതനായിരുന്നു. അല്ല, എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഇപ്പോൾ മലാഖിയുടെ 3 നോക്കുക. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ മലക്കിയുടെ നാലും ഞാൻ വായിക്കട്ടെ. അവൻ വീണ്ടും വരുവാൻ പോവുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും അതെ അതിന്നാകുന്നു. ഞാൻ തെരുവിൽ കൂടി നടക്കുമ്പോൾ ഈ ജനങ്ങളെ കാണുന്നു. നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്താകുന്നുവെന്ന് ഞാൻ ഓർക്കും. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള കെട്ടിട നിരകൾക്കിടയിലെ വിശാല സ്ഥലത്ത് കൂടി ഞാൻ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഞാൻ ചില ആളുകളോട് സംസാരിക്കുകയും അവർ ഓ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, അവർ ഉടനെ തന്നെ പൊടിയായി ഭൂമിയിൽ ചിന്നിച്ചിതറാൻ പോകുന്ന ആറ്റോമിക് പൊടികളാകുന്നു. നീ നിന്റെ ഭാഗത്തെ അവരോട് പറഞ്ഞിരിക്കുന്നു, നീ ഇവിടെ നിന്നും പുറത്താകാൻ തയ്യാറായിക്കൊള്ളുക. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൂടായിരുന്നുവെന്ന് എനിക്ക് തോന്നി. നീ സ്വയം തയ്യാറായിക്കൊള്ളുക, നിന്റെ അരമുറുക്കിക്കൊള്ളുക. ഞാനാകുന്നു നിന്നെ വിളിക്കുന്നത്. ആ കാരണത്താലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അത് തന്നെ ശരിക്കുമാകും. നിങ്ങളിൽ ചില കൃഷിക്കാരുടെ ഗോതമ്പിന്റെ വയൽ അഗ്നിക്കിരയായാൽ എങ്ങനെയിരിക്കും? അതുപോലെ ചാരമായി വീണുകിടക്കും. അത് തന്നെയായിരിക്കും ഇതും വരുമ്പോൾ സംഭവിക്കുന്നത്. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അവരിൽ യാതൊന്നും അവശേഷിക്കയില്ല. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അതായിരം ആണ്ട് വാഴ്ചക്കാലമാകുന്നു. ഞാൻ ഉണ്ടാകുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആയിരം ആണ്ട് കാലം വരുമ്പോൾ ദുഷ്ടന്മാർ വെണ്ണീറാകും. ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഇപ്പോൾ അത് യോഹന്നാനായിരിക്കാൻ കഴിയില്ലായിരുന്നു. അതിന് കഴിയില്ല, കാരണം അപ്പോഴേക്കും ലോകം നശിച്ചു കഴിഞ്ഞിരുന്നേനെ. എന്നാൽ ഇവിടെ മത്തായിയുടെ മൂന്നാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഞാൻ എന്റെ ദൂതനെ അവന് മുമ്പായി അയക്കും. കൂടാതെ യേശു പറഞ്ഞു, എനിക്ക് മുമ്പായി വഴിയൊരുക്കുന്നതിന് ഞാൻ ഏലിയാവിനെ അയക്കുന്നു. എന്നാൽ ഈ വലിയ അറ്റോമിക് ബോംബ് പ്രഹരിക്കുന്നതിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അത് ഈ നാളുകളിലേക്ക് പ്രവചിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കാം, ഓ ആ ഏലിയാവ് അത് യോഹന്നാനാകേണ്ടിയിരുന്നു, നിയമദൂതൻ യോഹന്നാനായിരുന്നുവെന്നുള്ളത് സത്യമാണ്. അത് കൃത്യമായും ശരിയാണ്. യേശു അപ്രകാരം പറയുകയും ഇത് അവൻ തന്നെയാണ് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ അത് വരുവാനുള്ള ഏലിയാവ് അല്ലെന്നുള്ള കാര്യം നിങ്ങൾ കാണുക. മനസ്സിലായോ? അത് ഇതിന് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ശ്രദ്ധിക്കുക, അതാണെങ്കിൽ പിന്നെ പ്രവചനം തെറ്റാകുന്നു. ഭൂമി പിന്നിൽ അവിടെ സംഹാരം ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാവിനെ അയക്കും. അവന്റെ ആദ്യത്തെ വരവ് ശ്രദ്ധിക്കുക. അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും. അവൻ ആദ്യം ചെയ്തത് അതായിരുന്നു, പുതിയ കാലഘട്ടമായ ക്രിസ്തുവിന്റെ വരവിന്റെ സന്ദേശത്തെ കൊണ്ടുവരികയും പഴയ യാഥാസ്ഥിതിക പിതാക്കന്മാരെ അവരുടെ യാഥാസ്ഥിതികമായ വിശ്വാസത്തിൽ നിന്നും ഇപ്പോൾ പുതുതായി ജനിച്ച ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അവൻ രണ്ടാമത് വരുമ്പോൾ മക്കളുടെ ഹൃദയങ്ങളെ യഥാർത്ഥ സന്ദേശമായ പെന്തിക്കോസ്ത് പിതാക്കന്മാരോട് തിരിക്കും. ഇപ്പോൾ വെളിപാടിന്റെ മൂന്നാം അധ്യായത്തിൽ കണക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അവിടെ തന്നെ വീണ്ടും കാണും. അപ്രകാരം അത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദര, നാം അന്ത്യകാലത്താകുന്നു. അത് ശരിയാണ്. മിഖയാവിനെതിരായി 400 പ്രവാചകന്മാരായിരുന്നതുപോലെ നാം അന്ത്യകാലത്തായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. കള്ളപ്രവാചകന്മാർ വിഭാഗീയ സഭകളിൽ ചേരുന്നതിന്റെ കള്ള അടയാളങ്ങൾ കാണിക്കുന്നു. വന്നു ചേരുവീൻ, നമുക്ക് ഒരുമിച്ചാകാം. നിങ്ങൾ വന്ന് ഞങ്ങളുടെ സഭയിൽ ചേരുവീൻ. നിങ്ങളുടെ അംഗത്വം കൊണ്ടുവരിക. ആ സഭയിൽ നിന്നും ഇതിലേക്ക് നിങ്ങളുടെ അംഗത്വത്തെ മാറ്റുന്നതിന് ഇന്ന് രാവിലെ ഞങ്ങൾ ഓഫീസ് തുറന്നിരിക്കുന്നു എന്നവർ പറയും. ഹോ, അസംബന്ധമാകുന്നു. നിങ്ങളുടെ അംഗത്വം നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ചെയ്യുക? നിങ്ങൾക്ക് സ്വർഗത്തിൽ അവകാശമില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് മറന്നു കളയുക. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് കള്ള അടയാളങ്ങൾ നടത്തും. എന്നാൽ ശ്രദ്ധിക്കുക, സത്യപ്രവാചകൻ അവൻ ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കും. സത്യമായ അടയാളങ്ങൾ ദൈവത്തിന്റെ സത്യവചനത്തെ ഒരു സത്യസഭയിലേക്ക് കൊണ്ടുവരും. സത്യസഭ വചനത്തെ സ്വീകരിച്ചിട്ട് അതിന്മേൽ ആനന്ദിക്കും. അന്ത്യകാലത്ത് നൽകപ്പെടുന്ന ചെറിയ ആട്ടിൻകൂട്ടം അന്യജാതിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുന്ന ശേഷിപ്പുള്ളവരായിരിക്കും. യേശു വന്നപ്പോൾ വിശ്വസിച്ചവരായി വലിയ കൂട്ടമില്ലാതെ ഒരു ചെറിയ കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാന്റെ ചെറിയ കൂട്ടമാണ് വിശ്വസിച്ചിരുന്നത്. യേശു അവരെ അവിടെ നിന്നും എടുത്ത് ശിഷ്യന്മാരാക്കി മുമ്പോട്ട് പോയി. നോഹയുടെ കാലത്ത് നാശം വന്നപ്പോൾ അവനൊരടയാളമായിരുന്നു. അവൻ ജനങ്ങളെ പെട്ടകത്തിലാക്കി. ഏലിയാ വന്നപ്പോൾ ജനങ്ങളായിരുന്ന കൂട്ടിക്കൊഴക്കലിൽ നിന്നും അവനവരെ പുറത്താക്കി. യോഹന്നാൻ വന്നപ്പോഴും എല്ലാ പ്രവാചകന്മാർ വന്നപ്പോഴും അവരെല്ലാം അടയാളം ആയിട്ട് വന്നിരുന്നു. അന്ത്യകാലത്തേക്കും ഒരടയാളം ഉണ്ടായിരിക്കുമെന്ന് അവൻ നമ്മുടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇതൊരു വിഗണിക്കപ്പെട്ട അടയാളമാകുന്നു. ജനങ്ങൾ ഇത് കാണുന്നില്ല. അവർ ഇതിന്മേൽ കൂടി പോയിട്ട് ഇപ്രകാരം അതിനെ വിട്ടുകളയുന്നു. സഹോദര സഹോദരി, സഭയിൽ ചേരരുത്. ഇപ്പോൾ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വികാരഭരിതമായതോ എന്തെങ്കിലും ഉത്തേജകമായതോ ആയ ഒരനുഭവം മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾ അതിൽ ആശ്രയിക്കരുത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അത് ചെയ്യരുത്. ഞാൻ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ടേപ്പ് റെക്കോർഡറുകൾ ക്ലിക്ക് എന്ന ശബ്ദത്തോടെ പിന്നിലായി നിർത്തുന്നത് ഞാൻ കേൾക്കുന്നു. ഞാനിപ്പോൾ സഭയോട് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ പറയും. അതിനാൽ മറ്റ് ദൂരെയായ സ്ഥലങ്ങളിലുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയും. ദൈവത്തോടൊപ്പം നിൽക്കുക. നിങ്ങളുടെ സത്യ അടയാളത്തിനായി നോക്കുക. നിങ്ങൾ അത് കാണും. അത് നിങ്ങൾക്ക് ചുറ്റുമായി ആകുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അതിനടുത്തുകൂടി പോയിട്ട് അത് കാണാതെയിരിക്കും. യേശു വന്നപ്പോൾ അവർ അവനെ അറിഞ്ഞില്ല. അവർ ഏലിയാവിനെ മനസ്സിലാക്കിയില്ല. ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ അവർ എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? അവർ ഈ അസംബന്ധത്തെ വിശ്വസിച്ചിരുന്നില്ല. ഇത് അസംബന്ധമാകുന്നുവെന്ന് അവർ പറഞ്ഞു. അവൻ ജീവിക്കുകയും പ്രസംഗിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത ദേശത്തെ അവന്റെ സ്വന്തം നഗരത്തിലെ കുട്ടികൾ തന്നെ. ഞങ്ങൾക്ക് ഏലിയാവിനെ കണ്ടുകിട്ടുന്നില്ല. ഒരു ചുഴലിക്കാട്ടിൽ യഹോവ അവനെ എടുത്തുകൊണ്ടുപോയി എന്ന സൂചന വന്നപ്പോൾ അവർ അതുപോലെയുള്ള ഒരു കാര്യത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇതാ ഏലിയാവിന്റെ പിന്നാലെ ഏലിശവ് അതേ അടയാളത്തോടെ വരുന്നു. അത് ക്രിസ്തുവിന്റെയും അവന്റെ സഭയുടെയും മാതൃകയാകുന്നു. ഏലിയാവിന് ശേഷം ഏലിശവ് ഏലിയാവ് ചെയ്ത അതേ അടയാളങ്ങളുമായിട്ട് അവന്റെ പിന്നാലെ അവൻ വന്നു. ആ നഗരത്തിലെ ബാലന്മാർ വന്നിട്ട് ഓ മൊട്ടത്തലയാ, നീ ഏലിയാവിന്റെ കൂടെ എന്തുകൊണ്ട് പോയില്ല എന്ന് അവന്റെ പിന്നാലെ പരിഹസിച്ചുകൊണ്ട് വന്നു. ആ ഭക്തി ബഹുമാനമില്ലാത്ത ബാലന്മാർക്ക് എന്ത് പറ്റിയെന്ന് കണ്ടില്ലേ? ഇന്നവർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. വിഷമിക്കണ്ട, ന്യായവിധി ആകാശത്തിൽ ഇപ്പോൾ തന്നെ അവർക്കെല്ലാമായി തയ്യാറായി കിടക്കുന്നു. അത് ശരിയാണ്, ന്യായവിധി ആകാശങ്ങളിൽ തയ്യാറായിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സകല ക്രോധവും തയ്യാറായിരിക്കുന്നു. സൽഗുണദേശികളും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നിങ്ങളൊരു വികാരാവശ്യത്തെ എടുക്കരുത്. നിങ്ങൾ വെറും ഒരു ഉത്തേജനത്തെ എടുക്കരുത്. ദൈവത്തെ മുഖാമുഖമായി കണ്ടുമുട്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതുവരെ അതുപോലെയുള്ള യാതൊന്നും എടുക്കരുത്. അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തെ പ്രാണനയും ശക്തിയാലും സ്നേഹത്താലും എരിവിനാലും നിറയ്ക്കും. ദൈവമേ, അടുത്ത കുറച്ച് ദിവസങ്ങളിൽ എന്റെ സ്ഥാനത്തെ കണ്ടുപിടിക്കാനിടയായിട്ട് ഞാൻ അടുത്തതായി എങ്ങോട്ട് നീങ്ങണമെന്ന് കാണുന്നതുവരെ എന്നെ അവിടെ തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. നാം നീണ്ട സമയമായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ ദീർഘസമയമായി കാത്തിരിക്കുന്നു. എന്റെ വീടിന്റെ മുൻഭാഗം ഞാൻ കിളച്ചുകൊണ്ടിരുന്നത് ഓർക്കുന്നു. ഞാൻ ഈ വീടവിടെ പണിയുമ്പോൾ കർത്താവിനെ വിളിച്ചു. എന്റെ ഭാര്യ കരഞ്ഞു, കാരണം അവൾ അവളുടെ അമ്മയെ വിട്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരുപക്ഷെ അവരെ ശുശ്രൂഷിക്കാൻ ആരുമുണ്ടായിരിക്കില്ല എന്നവൾ പറഞ്ഞു. എനിക്കും വൃദ്ധിയായ ഒരു അമ്മയുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. ഒരു ദിവസം ഞാൻ പുല്ല് കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം വളരെ വ്യക്തമായിട്ട് എന്നോട്, നിന്നെ തന്നെ വേർപെടുത്തുക, അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ സന്തുഷ്ടനാക്കുക. ഞാൻ എവിടെ ചെന്നെത്തിയിരിക്കുന്നു നീ കാണുന്നുവല്ലോ. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ബ്രോയ്സിന്റെ അമ്മയും ബ്രണഹാമിന്റെ അമ്മയും മഹത്വത്തിലായിരിക്കുന്നു. കർത്താവെ, എന്റെ അടുത്ത നീക്കം എവിടേക്കാണ്? ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ന്യായവിധി ദേശത്തിന്മേൽ പ്രഹരിക്കാൻ പോകുകയാണ്. സുവിശേഷം കേട്ടില്ലാത്തതായ മറ്റ് ദേശങ്ങളും സ്ഥലങ്ങളും ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ വാക്കുകളെ മറക്കരുത്. ദൈവമേ, ഒരു ഇരുമ്പ് പേന കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് കൊത്തുവാനിടയാക്കണമേ. അതിനാൽ ഇത് നിങ്ങൾ മറക്കാതിരിക്കുമല്ലോ. ഇത് മറക്കരുത്. സമ്പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരികെ വരിക എന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഏതെങ്കിലും വികാരാവേശങ്ങളിലോ അനുഭൂതികളിലോ മറ്റെന്തിലെങ്കിലും നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾ നേരെയാകാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ ആഗ്രഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ശരിയായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുവരെയും നിങ്ങളിലുള്ള സകലതുമായിട്ട് നിങ്ങൾ ദൈവത്തെ തേടുക. അത് ചെയ്യുക. നിങ്ങളിത് മറക്കരുത്, കാരണം നാം അന്ത്യകാലത്തായിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, നാം അന്ത്യകാലത്താകുന്നു. ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ പ്രാർത്ഥനയ്ക്കായി സമാപിക്കുമ്പോൾ ഇത് ഓർത്തുകൊള്ളുക. ഇത് മറക്കരുത്. ഈ കൂടാരമേ, എന്നെ കേൾക്കുക. ഈ ടേപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ലോകമേ, ഞാൻ പറയുന്നത് കേൾക്കുക. ഇതെവിടെയെല്ലാം എത്തിയാലും ഒരടയാളം എഴുന്നേൽക്കും, ഒരു സത്യമായ അടയാളം എഴുന്നേൽക്കും. ഒരുപക്ഷെ അത് എഴുന്നേൽക്കപ്പെട്ടിട്ട് വിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ദൈവം നൽകിയിട്ടുള്ള ഒരു സത്യ അടയാളം എപ്പോഴും എല്ലായ്പ്പോഴും വിഗണിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
Jesus of Nazareth, as that great voice spoke down on that day a few weeks ago, standing by the side as I was crossing over that log around.
Nazarayana Yeshuve, ആ മഹത്തമേറിയ ശബ്ദം, കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ മരങ്ങൾക്കിടയിൽ കൂടെ പോകുമ്പോൾ മരങ്ങൾക്ക് മുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് പുതിയ നിയമത്തിലെ യേശു, പഴയ നിയമത്തിലെ യഹോവ തന്നെ എന്ന് പറഞ്ഞു. ഓ ദൈവമേ, ഈ പാറമേൽ ഞാൻ നിൽക്കുന്നു, മറ്റുള്ള നിലമെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു, മറ്റുള്ള നിലമെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു. കാരണം 30 വർഷത്തോളം കർത്താവെ, ഞാൻ ഈ താഴ്വരയിൽ കൂടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദേശത്തെ ഞാൻ തുടങ്ങിയിടത്തു നിന്നും ഒരിഞ്ച് പോലും ഞാൻ മാറിയിട്ടില്ല. അതേ സന്ദേശവും അതേ കാര്യവുമായിട്ട് ജനങ്ങളെ തിരികെ ഒരു വികാരാവേശത്തിലേക്കല്ല, എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവത്തിലേക്കും അവന്റെ ആത്മാവിൽ ജനിക്കുന്നതിലേക്കും വിളിക്കുന്നു. ഓ ന്യായവിധിയല്ലാതെ മറ്റ് യാതൊന്നും അവശേഷിക്കയില്ല. കർത്താവ്, ഈ സന്ദേശത്തെ നിരസിക്കുന്നവർക്ക് യാതൊന്നും ശേഷിച്ചിട്ടില്ല. അവിടെ നിന്ന് നിന്റെ വചനത്തെ ഈ അന്ത്യകാലത്ത് അടയാളങ്ങളെ കൊണ്ട് അത്രമാത്രം നിവൃത്തിയാക്കുകയും നീ തന്നെ ദൈവമെന്ന് വീഴ്ചയില്ലാതെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. മഹാന്മാരായ സുവിശേഷകന്മാർ പോലും ഇന്ന് ഈ ദേശത്ത് കൂടി ശബ്ദമുയർത്തിക്കൊണ്ടു പോകുകയും നമ്മുടെ ദേശത്തിന്റെ തലസ്ഥാനവും മറ്റു രാജ്യങ്ങളും ഇത് മുൻകൂട്ടി കാണുകയും ഈ മഹാന്മാരായ മനുഷ്യർ ഫ്രാൻസിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ബോംബ് കെന്റുക്കിയിലെ ലൂയിവിലയിൽ വീഴുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് ഭീതി അവരുടെ മേൽ വീഴുകയും ചെയ്തിരിക്കുന്നു. 100 മൈലുകൾ അത് ഈ ദേശത്ത് വീശും. ഹോ ദൈവമേ, അവർക്ക് കേൾക്കാൻ ഒരവസരമുണ്ടായിട്ട് അവർ കേൾക്കുന്നില്ല. വർത്തമാന പത്രങ്ങളും സഭയുടെ കാര്യങ്ങളും ടെലിവിഷനും റേഡിയോയും അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, യാതൊരു ഒഴിവുകഴിവുമില്ല. അതുകൂടാതെ കർത്താവെ, നീ പറഞ്ഞു പിതാവിനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരുമെന്നും പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരികയില്ല എന്നും നീ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പിതാവെ, ഞാൻ ഈ പ്രാർത്ഥന എനിക്ക് സ്വയമായി കഴിക്കുന്നു. ഇവിടെ ഇതാ ഞാനൊരു വൃദ്ധനായി കൊണ്ടിരിക്കുന്നു. കർത്താവ്, എത്ര നാളുകൾ കൂടി എനിക്ക് ശേഷിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇനിയും അധികം ഉണ്ടായിരിക്കണമെന്നുമില്ല. എന്നാൽ കർത്താവ്, എന്ത് തന്നെ ശേഷിച്ചിരുന്നാലും, എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ ശേഷിച്ചാലും, ഓ ദൈവമേ, നിനക്കത് എടുക്കാൻ കഴിഞ്ഞിട്ട് നിന്റെ മഹത്വത്തിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതല്ലേ? കർത്താവെ, അവിടുന്ന് നീ നിന്റെ ഇഷ്ടം എനിക്ക് തരുന്നതിനായി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെന്ത് തന്നെയായിരുന്നാലും കർത്താവെ, അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാക്കണമേ. ഞാൻ അങ്ങയെ കണ്ടുമുട്ടുന്ന നാളിൽ ഇത് നന്നായി ചെയ്തിരിക്കുന്നുവെന്ന് പറയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വലുതായാലും അല്ലെങ്കിൽ ചെറുതായാലും എന്റെ ജീവന് വേണ്ടി നിന്റെ മഹത്തായ ഹൃദയത്തിൽ അതെന്ത് തന്നെയായാലും ഇതാ ഞാനിവിടെ നിൽക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ സംഭവിപ്പാനിരിക്കുന്ന അവസാനത്തെ ആ മഹത്തായ കാര്യത്തിന് വേണ്ടി നിന്റെ ദൂതനെ തീക്കനിലുമായിട്ട് അയച്ച് ഞങ്ങളുടെ അധരങ്ങളെ വെടിപ്പാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പാപത്തിന്റെ മരുഭൂമിയിൽ ഞങ്ങളെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് ഒരുങ്ങുവീൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാക്കണമേ. ദിവസം തോറും 100 മൈലുകൾ വണ്ടി ഓടിച്ചു വരുന്ന ഈ ജനങ്ങളുടെ ഈ ചെറിയ സഭയെ, ഓ നിത്യനും സ്നേഹവാനും പ്രവർത്തികളെ ഒരിക്കലും മറക്കാത്തവനും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവവും, മരിച്ചവരിൽ നിന്ന് യേശുവിനെ നീ ഉയർപ്പിച്ച് ഇപ്പോൾ അവൻ ഉയരങ്ങളിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവം ജഡമായി അവതരിച്ചവനുമായ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന ഈ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവർ എല്ലായ്പ്പോഴും ഒരടയാളം ഉണ്ടായിരുന്നുവെന്ന് അറിയാനും ആ അടയാളം അവസാനത്തിന്റെ അടയാളവുമാകുന്നു. നീ അവരെ അവരുടെ പ്രവൃത്തികളിൽ, അതെവിടെയായിരുന്നാലും തെരുവുകളിലും ഇന്ധന വ്യാപാരശാലകളിലായാലും പലചരക്ക് കടയിലായാലും പാല് വിൽപ്പനക്കാരനോടായാലും അവരെ നേടുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതെന്ത് തന്നെയായിരുന്നാലും അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പുണ്ടായാൽ അവരൊരു സാക്ഷിയാകുവാൻ ഇടയാക്കണമേ. അവർ അത്രമാത്രം ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ചിട്ട് അവർ സകല മനുഷ്യരാലും വായിക്കപ്പെടുന്ന എഴുതപ്പെട്ട ലേഖനങ്ങളായിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സ്ത്രീകളെ അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, നീ അവരെ അവരുടെ മുഖം കഴുകുവാനും അത് ചെയ്യാത്തവരെ അവരുടെ ഇസബേലിന്റെ കെട്ടിച്ചമയ്ക്കലിനെ അവരിൽ നിന്നും എടുത്തു കളയണമേ. ക്രിസ്ത്യാനിയുടെ സാഹസികത അവരുടെ മേലുണ്ടായിരിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് അത്രയധികം അവരുടെ മേലായിട്ട് അവർ ധരിക്കുന്നതായി വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതിനും സ്ത്രീകളെ പോലെ അവരുടെ മുടി നീട്ടി വളർത്തുവാനും നീ അവരെ ഇടയാക്കണമേ. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും രക്ഷിതഗണത്തിന് മഹിമയും അഴകുമുള്ളതുമായിരിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ അതനുവദിച്ചു തരണമേ. ഇതിലും കൂടുതലായി എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവെ, വർഷങ്ങളായി ഞാൻ എന്റെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ നീ പ്രവർത്തിക്കാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ അത് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. കാരണം നിന്റെ വചനത്തിൽ നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ആ വാഗ്ദത്തത്തിന്മേൽ ഞാൻ നിൽക്കുകയും ചെയ്യുന്നു. കർത്താവെ, എനിക്കൊരു സാക്ഷ്യം മാത്രം കൊടുക്കാൻ കഴിയും. എന്നാൽ നീ ആകർഷിക്കാതെ ആർക്കും വരാൻ കഴിയുകയില്ല. കൂടാതെ പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും. നിന്റെ വചനം അതിന്റെ ചുമതല എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാകുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും വികാര ആവശ്യത്തിൽ ആശ്രയിക്കുന്നവരെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഒച്ച വെച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടാകാം. കർത്താവെ, ഞങ്ങളത് കണക്കാക്കുന്നില്ല. കാരണം പന്തുകളിയിൽ ജനങ്ങൾ ഒച്ചവെക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലൌകിക വിനോദങ്ങളിൽ ജനങ്ങൾ ഒച്ചവെക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ അത്രമാത്രം സന്തോഷിച്ചിട്ട് അവർ തറയിൽ കിടന്ന് നൃത്തം ചെയ്യുകയും കരയുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവമേ, അത് നീയാകുന്നില്ല. എന്നാൽ നിന്നെ കണ്ടുമുട്ടുകയും നിന്നോട് സംസാരിക്കുകയും നീ തിരികെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഓ ദൈവമേ, ഈ നിമിഷം തന്നെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ചെറിയ വിനീതമായ മുറിയിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവന് വരുന്നതിനു വേണ്ടി മറ്റ് യോഗ്യതയേറിയ മറ്റ് യാതൊരു സ്ഥലവുമില്ലല്ലോ. എന്നാൽ ദൈവമേ, നിന്റെ സ്വന്തം രീതിയിൽ നീ അവനെ ഈ മുറിയിലേക്ക് അയച്ചിട്ട് ആത്മാക്കളെ ബോധ്യപ്പെടുത്തണമേ. കർത്താവെ, ഞാൻ കുറച്ചുനേരം മുമ്പ് പറഞ്ഞിരുന്നതുപോലെ വേദിയിലേക്കുള്ള വിളി ആരുടെയെങ്കിലും വഴിയിൽ ഒരു ഇടർച്ചക്കല്ലായിരിക്കാൻ സാധ്യതയുണ്ടായിരിക്കുകയും ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ട് അവരോട് വേദിയിലേക്ക് പോകുന്നതിന് യാചിക്കുകയും അടുത്ത വർഷം ഞങ്ങൾ തിരികെ വരുമ്പോൾ അവർ തുടങ്ങിയതിലും രണ്ടിരട്ടി കൂടുതലായി നരക പൈതലുകളായി കാണുകയും ചെയ്യുന്നു. ആ മഹാനായ പരിശുദ്ധാത്മാവ് അവരെ ബോധ്യപ്പെടുത്തുകയും കുറ്റബോധം വരുത്തുകയും ചെയ്യാതെ അവർക്ക് എങ്ങനെ വരാൻ കഴിയും? ദൈവമായ കർത്താവെ, പാപികളായിട്ട് സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും ആൺകുട്ടിയോ പെൺകുട്ടിയോ ഈ കെട്ടിടത്തിലുണ്ടെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവ് അത്രമാത്രം കുറ്റബോധം വരുത്തുന്ന ശക്തിയോടെ വന്നിട്ട് കണ്ണുനീർ അവരുടെ കവിളുകളിൽ കൂടി അവരുടെ പ്രാണനിലേക്ക് ഇറ്റിറ്റ് വീണിട്ട് കർത്താവെ, അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അവർ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. അവർക്കൊരു വേദിയുടെ ആവശ്യമില്ല. അവരുടെ പ്രാണൻ അവരുടെ വേദിയാക്കുന്നു. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. അതിനുശേഷം അവർ സമ്പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ അനുതപിച്ചിരിക്കുന്ന എന്റെ പാപങ്ങളുടെ മോചനത്തിനായി ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. കർത്താവ്, ഇത് അനുവദിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ സുവിശേഷകരെ തരണമേ. അത് പ്രേരിപ്പിക്കുകയും വലിക്കുകയും വിഭാഗീയ സംഘടനകളുടെ മക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്നവരായിരിക്കരുതേ. ദൈവമേ, നീ സ്വയം തന്നെ കുറച്ച് മക്കളെ ഉയർത്തണമേ. കർത്താവെ, ജനങ്ങളെ പ്രാർത്ഥിക്കാനിടയാക്കണമേ. ഞാൻ കൊർണല്യോസിന്റെ കുടുംബത്തെ ഓർക്കുന്നു. ഇതിനു മുമ്പ് ഒരു അന്യജാതിയുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. ദൈവപുരുഷനായ ആ പ്രവാചകൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ദൈവമേ, ആ രീതിയിലുള്ള ഒരു യോഗത്തെ അനുവദിച്ചു തരണമേ. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ ഹോ ദൈവമേ, അവർ തയ്യാറായിരുന്നു. അവർ ഉപവസിക്കുകയായിരുന്നു. അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ സത്യസന്ധരായിരുന്നു. അവർ അത് കിട്ടുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. ആ അപ്പോസ്തലന്മാർ ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വരുന്നതുവരെ കാത്തിരുന്നു. അവർക്കവനെ കാണുവാനും അവനോട് സംസാരിക്കുവാനും കഴിഞ്ഞിരുന്നു. ലൗകികതയെ കത്തിച്ച് ചാരമാക്കുന്ന ഹൃദയമായിട്ട് അവർ പോയി. അവരുടെ തന്നെ തലകൾ വെട്ടിക്കളയപ്പെടുന്നതിന് സാധ്യതയുള്ള സ്ഥലങ്ങളുടെ നടുവിൽ അവർ ധൈര്യത്തോടെ നിന്നു. ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ? അതോ നിങ്ങളുടെ സമുദായ സഭകളെ കേൾക്കുന്നതോ നിങ്ങളുടെ മനുഷ്യനിർമ്മിതമായ വിഭാഗീയ സഭയെ കേൾക്കുന്നത് ന്യായമായതോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവരെ പറഞ്ഞയച്ച ഉടനെ തന്നെ അവർ പോയി യേശു ക്രിസ്തുവിന്റെ നാമത്തെ വീണ്ടും പ്രസംഗിച്ചു. ഓ ദൈവമേ, അത് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, തിരുവെഴുത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിയെ ഉയർത്തണമേ. കർത്താവെ, അവനെ അഭിഷേകം ചെയ്യണമേ. ഞാൻ അവന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, അവനെ അയക്കണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ വിശക്കുന്ന ഹൃദയങ്ങൾ അതിനായി കരയുന്നു. കർത്താവെ, അവനെ അയക്കണമേ. അത് ജനങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും തിരികെ പിതാക്കന്മാരിലേക്ക് തിരിക്കുകയും അവരെ ഈ വിഭാഗീയ സഭകളുടെ പാവകളിൽ നിന്നും ദൈവവുമായിട്ട് പെന്തക്കോസ്ത് നാളിൽ അവർ ചെയ്തതുപോലെയുള്ള ഒരു യഥാർത്ഥ അനുഭവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു യഥാർത്ഥമായ സഭ അതേ സന്ദേശമായിട്ടും അതേ വിശ്വാസമായിട്ടും അതേ ഉപദേശവുമായിട്ടും അതേ ബൈബിളും അതേ ദൈവവും അതേ അടയാളങ്ങളുമായിട്ട് വീണ്ടും ഏരിവിലാകുകയും ചെയ്യും. കർത്താവെ ഞങ്ങൾക്കൊരു പ്രവാചകനെ ഉയർത്തണമേ. കർത്താവെ ഇന്ന് ഞങ്ങളുടെ മധ്യയുള്ള രോഗികളെ സൗഖ്യമാക്കണമേ. ആവശ്യക്കാരായി ഇവിടെ ജനങ്ങൾ ഉണ്ടായിരിക്കുന്നു. പിതാവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇത്രയും നാടുകളായി കാത്തിരിക്കുന്നു. അവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഒരു വട്ടം അപ്പോസ്തലനായ പൗലോസ് രാത്രി മുഴുവൻ പ്രസംഗിക്കുകയും ഒരു യൗവനക്കാരൻ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് മരിക്കുകയും ചെയ്തു. അവൻ ഉറങ്ങിപ്പോയിരുന്നു. അവൻ ഉറങ്ങിപ്പോകുമെന്ന് അർത്ഥമാക്കിയിരുന്നില്ല, എന്നാൽ അവൻ ഉറക്കത്തിലായി പോയി. അങ്ങനെ അവൻ താഴെ വീഴുകയും അവന്റെ പ്രാണൻ പോയി കഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയും അവന്റെ പ്രാണൻ വീണ്ടും അവനിലേക്ക് തിരികെ വരികയും ചെയ്തു. ഓ ദൈവമായ കർത്താവേ, ഇവിടെ അതുപോലെ രോഗത്തിൽ വീണുപോയിരിക്കുന്ന വളരെ പേരുണ്ടായിരിക്കുന്നു. ശവ പിരിച്ചുവിടുന്നത് വരെ ദീർഘസമയമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇവിടെ രോഗികളുണ്ട്. ഓ ദൈവമേ, ആ ശക്തിയായ പരിശുദ്ധാത്മാവ് ഒരഗ്നിസ്തംഭത്തിൽ വ്യക്തിപരമായി ഇവിടേക്ക് കടന്നുവന്ന് സ്വയം അവനെ തന്നെ താൻ ആരാകുന്നുവെന്ന് വെളിപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സകലരെയും അവൻ വലയം ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും ആത്മാവിൽ നിറയ്ക്കുകയും കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലുള്ള വിടുതൽ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ദൈവമേ, വിശ്വാസത്താൽ, മരിക്കാത്ത വിശ്വാസത്താൽ, ഒത്തുതീർപ്പ് നടത്താത്തതായ യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്ന വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. ഇത് നിന്റെ ജനങ്ങളും നിന്റെ സന്ദേശവും നിന്റെ വചനവും നിന്റെ ദാസന്മാരുമാകുന്നു. സാത്താൻ അവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഈ കൂടാരമായ ഭവനം നശിക്കപ്പെട്ടാലും അവന് ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഈ കൂടാരമായ ഭവനം അഴിഞ്ഞുപോയാൽ ഞങ്ങൾക്ക് വേറൊന്ന് കാത്തിരിക്കുന്നു. അവന് ഞങ്ങളോട് യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ശത്രുവായിരിക്കുന്നതെല്ലാം നിന്റെ ശത്രുവാകുന്നു. കാരണം ഞങ്ങൾ നിന്റേതാകുന്നു. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. ആ കാരണത്താൽ രോഗത്താൽ ഈ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പിശാചുക്കളെ, യേശുവിന്റെ നാമത്തിൽ അവർ ലോരോരുത്തരെയും വിട്ടിറങ്ങി വരുവാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. ദൈവത്തിന്റെ ഒരു ദാസനായി ഈ വചനത്തെ സത്യമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നീ അവരെ വിട്ടുപോകാൻ ആജ്ഞാപിക്കുന്നു. നിനക്ക് യാതൊരു അവകാശവുമില്ല. നിനക്കുണ്ടായിരുന്നുവെന്ന് നീ അവകാശപ്പെട്ടിരുന്നതെല്ലാം കാൽവരിയിൽ വെച്ച് റദ്ദി ചെയ്യപ്പെടുകയും നിനക്കിനിയും അവരെ പിടിച്ചു വെക്കാൻ കഴിയുകയുമില്ല. ഇപ്പോൾ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സകല പുരുഷനും സ്ത്രീക്കും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അത് വിശ്വസിക്കുന്നതിനുള്ള വിശ്വാസത്തെ നൽകണമേ. വചനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ ഈ മലയോട് നീങ്ങുക എന്ന് നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ വിശ്വാസത്താലുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുകയും നീ അപേക്ഷിച്ച നിനക്ക് കിട്ടുകയും ചെയ്യും. ഞങ്ങൾ അതറിയുന്നു. ഞങ്ങൾക്ക് ദൈവത്തിൽ അതിനായുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം ഞങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ്, അത് അപ്രകാരമാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് അത് രോഗത്തിനും രക്ഷയ്ക്കും വേണ്ടി അനുവദിച്ചു തരണമേ. അതിനെപ്പറ്റി ഞാൻ രക്ഷാദ്യവും രോഗം പിന്നെയും എന്ന് പറഞ്ഞിരിക്കണം. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. കാരണം ശരീരത്തെക്കാളും പ്രാണൻ കൂടുതൽ വിലയേറിയതാകുന്നു. എന്നാൽ ചിലപ്പോൾ അവരിൽ ചിലരുടെ പ്രാണൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയും ഈ വയസ്സായ ശരീരം ഇപ്പോഴും സാത്താൻ അവകാശപ്പെട്ടിരിക്കുകയും അവനത് അവസാന സമയത്ത് എടുത്തുകൊണ്ടുപോകുമെന്ന് അറിഞ്ഞിരുന്നേക്കാം. അവനതിനെ എടുത്ത് ചതച്ച് തിരികെ അയച്ചിട്ട് ഭൂമിയിലെ പുഴുക്കൾ അതിന്മേൽ ഇഴിയുകയും അത് തിന്നുകയും ചെയ്യും. എന്നാൽ അവൻ ഒരിക്കലും ആ പ്രാണനെ തൊടാൻ കഴിയുകയില്ല. കാരണം അത് ദൈവത്തിന്റെ വിലയേറിയ സമ്പത്താകുന്നു. ആ ജീവിതത്തിൽ കൂടെ ഒരു വൃക്ഷത്തിന്റെ കയ്യില അത് നൽകിയ ദൈവത്തിലേക്ക് തിരികെ പോയിട്ട് അടുത്ത ഹൃദയകാലത്ത് പുതിയ ശരീരമായി വരുന്നതുപോലെ സാത്താൻ ഒരിക്കലും തൊടാൻ പറ്റാത്തതായ ഒരു ശരീരമായിട്ട് വരും. വാർദ്ധക്യമോ മറ്റ് യാതൊന്നും തന്നെ ഒരിക്കലും അതിനെ തൊടാൻ കഴിയുകയില്ല. അതൊരു മഹത്വമേറിയ ശരീരമായിരിക്കും. കർത്താവെ, ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ നിന്റേതാകുന്നു. ഞാൻ അവരെ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
And have come this morning to surely bring the sign that shall be to this generation. For I say unto thee, these words which thou hast listened to, has it not been well said unto thee to give ear to these things which thou hast heard? Truly I say unto thee, my servant, yea, I have give great diligence in my spirit to come unto thee for this occasion. And because of this, thou hast set in motion, according to my spirit, the beginning of those things which thou hast spoken about. Glory. Truly I say unto thee this day, ye people, yea, I say, give diligence to these things, and gird thyself under my truth. For I say that the impending things that are now taken place shall increase, and the spirit of destruction and madness shall surely take thee unawares. Yea, I say, give heed this morning, for mine invitation is to whosoever will. Yea, I say, look unto this word which thou hast heard this morning, and believe the sign which is brought into thy presence, for I am the Lord thy God that speaketh unto thee. Hallelujah.
Pray.
I speak unto thee, my prophet, this morning. I say, thou hast well broken my bread of life. And I say unto thee, I have cleaned thou heart. Thou art in a time of need, because thou needs the leading of thy spirit in this day and hour as never before, saith the Lord. And I say, my sheep are wandering about in the world, but I say, I have ordained thee from the foundation of the world to go, especially to my lost sheep of Israel, for they require signs, and I have given thee that sign. I say unto thee, my people, that sign is within thy midst this morning. Thou must take heed of the word, for I say, my servant broke the word of life the way that I would have it to, for I have anointed it just for clay for this.
Oh, that is not my word. That is his word.
അതെന്റെ വാക്കുകളല്ല, അത് അവന്റെ വാക്കുകളാകുന്നു. ഓ, നാം ജീവിക്കുന്ന ഈ നാഴികയിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? സ്നേഹിതരെ, ദൈവം വലിയ ആഡംബരങ്ങളിൽ വരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവൻ ചെറുതും വിനീതവുമായ കാര്യങ്ങളിൽ വസിക്കുന്നു. ഒരുപക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഈ കെട്ടിടത്തിൽ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ ജനങ്ങളുടെ ഇടയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് സഹോദരൻ ഹേഗിൻ ബോദാമിൽ കൂടെ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കുക. വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നുവെന്നും, അല്ലെങ്കിൽ അതുപോലെ എന്തോ മുൻകൂട്ടി പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഞാനിവിടെ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ചില തിരുവെഴുത്തുകളെ ഞാൻ തൊടുക പോലും ഉണ്ടായില്ല. അത് വളരെ ദൂരെയായി വിട്ടുകളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. തിരുവെഴുത്തുകളിൽ ചിലത് ഞാൻ തൊടുക പോലും ഉണ്ടായില്ല. ഞാൻ അതിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിലേക്ക് പോകുകയും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി മറിച്ചു നോക്ക മാത്രം ചെയ്തു. ആത്മാവ് എല്ലാ ദിശകളിലും കൂടെ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഓ ജനങ്ങളെ, നിങ്ങൾ സത്യസന്ധരായും ആത്മാർത്ഥതയുമുള്ളവരായിരിക്കുക. മറ്റെന്തിലെങ്കിലും ആശ്രയിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും മഹത്തായതും തിളങ്ങുന്നതുമായ കാര്യത്തെ നോക്കിയായിരിക്കാം. ദാവീദ് തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴുമെന്ന് പറഞ്ഞു. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും സകല വൃക്ഷങ്ങളും കൈകൊട്ടുകയും ചെയ്യും. യേശു വന്നപ്പോൾ അതെന്തായിരിക്കും എന്ന് അതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചു കാണും. അതെന്തായിട്ട് മാറിക്കാണും? ഒരെളിമയേറിയ പ്രാസംഗികൻ യാതൊരു വിദ്യാഭ്യാസവുമില്ലാതെ 9 വയസ്സുള്ളപ്പോൾ തന്നെ മരുഭൂമിയിലേക്ക് പോകുകയും മനുഷ്യനാനല്ല എന്നാൽ ദൈവത്താൽ പരിശീലനം ചെയ്യപ്പെടുകയും ചെയ്തു. തന്റെ മേൽ ആട്ടിന്റെ രോമം കൊണ്ടുള്ള തോൽ ചുറ്റിക്കൊണ്ട് മുഖത്ത് മുഴുവൻ രോമവും ശരീരം മുഴുവൻ മൃദുരോമവും കഴുത്ത് വരെ നീണ്ടുകിടക്കുന്ന തലമുടിയും. മരുഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ വെട്ടിക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവിച്ചു പോന്നു. അങ്ങനെ അവൻ നദിക്കരയിലെ ചെളിയിൽ നിന്നുകൊണ്ട് മശിഹായുടെ വരവിനെ പ്രഖ്യാപിച്ചു. മശിഹ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നടന്നു വരികയും സ്നാനപ്പെടുകയും ചെയ്തു. സകല പ്രവാചകന്മാരും അതിനെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ കാര്യമായി പ്രഖ്യാപിച്ചു. അതങ്ങനെയായിരുന്നതാനും അവരെന്തോ മഹത്തായതും തിളങ്ങുന്നതുമായ ഒരു കാര്യം സംഭവിക്കുന്നതിനായി അതിനെ എടുത്തു. പരിശുദ്ധാത്മാവ് തിളങ്ങുന്നില്ല, അത് ജ്വലിക്കുകയാണ്. തിളക്കം ലോകത്തിന്റേതാകുന്നു, ജ്വലിക്കുന്നത് ദൈവത്തിൽ നിന്നാകുന്നു. കർത്താവെ, എന്റെ മേൽ ജ്വലിക്കണമേ എന്നതാണ് എന്റെ പ്രാർത്ഥന. എന്നെ താഴ്മയുള്ളവനാക്കണമേ, എന്നെ എടുത്ത് വളച്ചു പണിയണമേ. ദൈവത്തിന്റെ ആത്മാവെ, എന്റെ മേൽ പുതുതായി പ്രവർത്തിക്കണമേ. എന്നെ വളച്ചെടുത്ത് പണിത് കർത്താവെ നിന്റെ സ്വന്തമാക്കണമേ, എന്നെ നീ എടുക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഈ കെട്ടിടത്തിൽ കൂടി ഇന്ന് രാവിലെ സമയം ചുറ്റുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നുവെന്നുള്ളത് തീർച്ചയായിരിക്കുന്നതുപോലെ ലോകത്തെ ന്യായം വിധിക്കുന്ന ദൈവം ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അതിന്റെ ഒന്നും രണ്ടും മൂന്നും വെളിപ്പെടുത്തലുകൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ വചനത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഇവിടെ അത് അടയ്ക്കപ്പെടുന്നത് അതിനുശേഷം നിങ്ങൾ കേട്ടിരിക്കുന്നില്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തിരുവെഴുത്ത് പ്രകാരം ക്രമമായി കടന്നുവന്നു. ഓ, നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നിട്ട് മനസ്സിലാക്കുക. ഓ, എന്തൊരു സമയമായിരിക്കുന്നു! ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നതിനിടയാകും? അവർ മാളിക മുറിയിൽ ഏക മനസ്സോടുകൂടി കാത്തിരുന്നു. കാരണം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നിങ്ങൾ വെറുതെ അവിടേക്ക് ചെന്നിട്ട് കർത്താവേ, എന്റെ പാപങ്ങൾക്കായി എന്നോട് ക്ഷമിക്കണമേ, ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിക്കളയരുത്. അവർ യഹോവയ്ക്കായി കാത്തിരുന്നു. ആഴ്ചകൾ, ദിവസങ്ങൾ, അങ്ങനെ എന്തു തന്നെയായാലും അത് അവരുടെ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കർത്താവെ എന്നെ പഠിപ്പിക്കണമേ, കർത്താവെ എന്നെയും കാത്തിരിക്കാൻ പഠിപ്പിക്കണമേ. യഹോവയ്ക്കായി കാത്തിരിപ്പീൻ. രാത്രിയും പകലും തുടർച്ചയായി അന്ന ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. അവർ യേശുവിനെ അപ്പോൾ അകത്തേക്ക് കൊണ്ടുവന്നു. അവൾ അന്ധയായിട്ട് കെട്ടിടത്തിൽ കൂടെ കടന്നു വന്നു. ഒരു അന്ധയായ സ്ത്രീ അവന്റെ മേൽ കൈവച്ചിട്ട് ദൈവത്തെ വാഴ്ത്തി. കാരണം അവളുടെ ശാരീരികമായ അന്ധതയിലായിരുന്നെങ്കിലും അവളുടെ ആത്മാവിൽ അവൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവൻ നിന്നിടത്തേക്ക് വന്നു. അവിടെ ഇതാ ശിമോൻ പിന്നിലായുള്ള പ്രാർത്ഥനയുടെ മുറിയിൽ അവന് വേണ്ടി കാത്തു നിൽക്കുന്നു. 80-90 അടുത്ത് പ്രായമായ വൃദ്ധനായ അവൻ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു വാഗ്ദത്തത്താൽ താൻ മരിക്കയില്ല എന്നറിഞ്ഞിരുന്നു. ഞാൻ മസിഹായെ കാണുന്നത് വരെ മരണം കാണുകയില്ല എന്ന് അവൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ശിശു, അവൻ എന്തായിരുന്നു? ഒരു വലിയ ആഡംബരത്തോടുകൂടി, കാവൽക്കാരുടെ ഉപചാരത്തോടുകൂടി അവർ മസിഹായെ കൊണ്ടുവന്നപ്പോൾ നല്ല ലോലമായതും മൃദുലമായതും സുന്ദരമായതും സുഗന്ധത്തോടും പരിമളവാസനയോടും കൂടിയ തുണിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നതിനായി കൊണ്ടുവരുന്നത് പോലെ അത് ആയിരുന്നില്ല. എന്നാൽ ദുഷിപ്പ് പറയപ്പെട്ടിട്ടുള്ള ഒരു മാതാവ് ഒരു വിശുദ്ധ വിവാഹത്തിൽ കൂടെയല്ലാതെ അവൾക്കൊരു കുട്ടി ജനിച്ചിരുന്നതായി അവർ പറഞ്ഞിരുന്നു. ആ മാതാവ് കുഞ്ഞിനെ ശീലകളിൽ പൊതിഞ്ഞ് അത് കാളയുടെ മുഖത്തിൽ കിട്ടുന്ന തുണിയാകുന്നു. അതിൽ ആ ശിശുവിനെയും ചുറ്റിക്കൊണ്ട് അവിടേക്ക് വന്നു. എല്ലാവരും അവനിൽ നിന്ന് അകന്നു നിന്നിരുന്നു. എന്നാൽ ആ ചെറിയ കൂട്ടം ഇതാ വരുന്നു. അവരിലൊന്ന് ഹന്നയും വേറൊരാൾ ശിമയോനും ഇടനാഴിയിലൂടെ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ നടന്നു വന്നിട്ട് ആ ശിശുവിന്റെ മേൽ കണ്ണുകൾ പതിച്ചിട്ട് തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നോക്കൂ, അവിടെ തിളങ്ങുന്നതായ വലിയ യാതൊന്നുമില്ലായിരുന്നു. അത് ജ്വലിക്കുകയായിരുന്നു. അത് മറുത്തു പറയപ്പെടുന്ന അടയാളമായിരുന്നുവെങ്കിലും അതൊരടയാളമായിരുന്നു. എന്നാൽ ഇന്ന് അത് മറുത്തു പറയപ്പെടുന്ന അടയാളമാകുന്നു. അതിന് യാതൊരു സഹകരണവുമില്ല. അത് മറുത്തു പറയപ്പെടുകയും മറ്റെല്ലാ രീതിയിലും വിളിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അതൊരു വിഗണിക്കപ്പെട്ട അടയാളമാകുന്നു. ഒരു മറുത്തു പറയപ്പെടുന്ന അടയാളമാകുന്നു. അതൊരു മറുത്തു പറയപ്പെടുന്ന അടയാളമാണെന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ വീടുകളിലേക്ക് നാം യാത്രയിലാകുമ്പോൾ നാം ഈ കാര്യത്തെ ഓർത്തിരിക്കാനിടയാകട്ടെ. ഈ സന്ദേശത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും കെട്ടുപോകാനിടയാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അത് ചെയ്യരുത്. നിങ്ങളിത് രാവും പകലും ധ്യാനിക്കുക. ദൈവം തന്റെ സാക്ഷിയെ ഇപ്പോൾ തന്നെ ഉയർത്തുന്നതിനായി രാവും പകലും പ്രാർത്ഥിക്കുക. നാം തയ്യാറായിരിക്കുന്നു. കാരണം ഇനിയും കാലമുണ്ടാകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെപ്പോഴായിരിക്കും സഹോദരൻ ബ്രഹാം? എനിക്കറിയില്ല. ഒരുപക്ഷെ ഇന്നാകാം, അത് നാളെയുമാകാൻ കഴിയും. അത് ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ അതിനായി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ അത് ഈ വർഷമാകാം, അല്ലെങ്കിൽ അടുത്ത വർഷമാകാം, 10 ശേഷമാകാം, ഒരുപക്ഷെ 30 അതെപ്പോഴായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് തൊട്ട് ഓരോ നിമിഷവും നിങ്ങൾ അതിനായി തയ്യാറായിക്കൊള്ളുക എന്ന് ഞാൻ പറയുന്നു. എന്തെങ്കിലും സാധാരണമായിട്ട് അത് എടുക്കരുത്, അത് ചെയ്യരുത്. ദൈവത്തോട് സംസാരിക്കാതെ നിങ്ങൾ രാവും പകലും വിശ്രമിക്കരുത്. മതഭ്രാന്തിൽ നിന്നും നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഒരു വികാരാവേശത്തിൽ പ്രവർത്തിക്കരുത്, അത് ചെയ്യരുത്. അത് തന്നെയാണ് വളരെയധികം ആത്യന്തികമായ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. കാരണം അത് ആത്യന്തികമായ മതഭ്രാന്താകുന്നു. നിങ്ങളത് സ്വീകരിക്കരുത്, ഒട്ടും തന്നെ ചെയ്യരുത്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതുവരെ അവിടെ തന്നെ കാത്തിരിക്കുക. എങ്ങനെയൊക്കെയായാലും ഇത് നിങ്ങളുടെ തന്നെ പ്രാണനായിരിക്കുകയും നിങ്ങൾ തന്നെ നിത്യത ചെലവഴിക്കാൻ പോകുകയുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കൈപിടിച്ച് കുലുക്കിയിട്ട് ഏതെങ്കിലും ഒരു മതസിദ്ധാന്തത്തെ പറയുകയോ എന്തെങ്കിലും വിശ്വാസത്താൽ സ്വീകരിക്കുക അല്ലെന്ന് തീർച്ചയായിരിക്കുക. നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇന്നൊരു രാവിലെ സമയം നിങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നവരായ നിങ്ങളോട് ഞാൻ വേദിയിലേക്കുള്ള വിളിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബൈബിളിൽ അവർ എപ്രകാരം അത് ചെയ്തിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവിൽ വിശ്വസിച്ചവർ എല്ലാവരും അവരുടെ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അവർക്ക് വേദിയിലേക്കുള്ള വിളി ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ ഒരിക്കലും അങ്ങനെ കടന്നു വരികയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു. ഇവിടെ ഇതാ ധിക്കാരിയായി കാണപ്പെടുന്ന ഒരുവൻ വേദിയിലേക്ക് വന്ന് മുട്ടുകുത്തി നിൽക്കുന്നു. കാരണം ആരോ അവനെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു. അവനെ വീണ്ടും ഇവിടെ കിട്ടുന്നതിന് നിങ്ങൾ കിരട്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും അതിനുള്ളിലാക്കുന്നു. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും എന്ന് യേശു പറഞ്ഞു. ആ വചനത്തോടൊപ്പം നിൽക്കുക. ദൈവം ബാക്കിയുള്ളതെല്ലാം ചെയ്തുകൊള്ളും. അത് ശരിയാണ്, ദൈവം ബാക്കിയുള്ളതെല്ലാം ചെയ്തുകൊള്ളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നിങ്ങളെ കാണാമെന്ന് ഞാൻ ആശിക്കുന്നു. വളരെയധികം പേർക്ക് ദൂരെയായി താമസിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. എന്റെ സഹോദരനെ കേൾക്കുന്നതിനായി ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ ഇന്ന് രാത്രിയിൽ എത്തുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ രണ്ട് സന്ദേശങ്ങളും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരൻ നെവിൽ മാധുര്യവാനായ ഒരു ദൈവപുരുഷനാകുന്നു. അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേൾക്കുമ്പോൾ അത് നേരെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് എനിക്കറിയാം. സഹോദരൻ നെവിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നടത്തിയിരുന്ന പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞിരുന്നതുപോലെ, അതായത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും എന്ന് ഞാൻ ഒരു പ്രസ്താവന നടത്തുകയും ഞാനത് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ഞാൻ അദ്ദേഹത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കണ്ടിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഇതൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും അദ്ദേഹം ഇത് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയും നിങ്ങൾ വിഷമിക്കേണ്ട, ആ മെത്തഡിസ്റ്റുകാരനായ പ്രാസംഗികൻ വരികയും ചെയ്യുമെന്ന് ഞാൻ സഭയോട് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതാ ഈ കൂടാരത്തിന്റെ പാസ്റ്ററായിട്ട് ഈ സന്ദേശത്തിൽ കഴിയാവുന്നത്രയും ഉറച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്നു. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നു. കൂടാതെ സഹോദരൻ നെവിൽ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേൾക്കുമ്പോൾ അത് വാസ്തവമാണെന്നും അത് ദൈവത്തിൽ നിന്നുമാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹം ആ രീതിയിലുള്ള ഒരു മനുഷ്യനാകുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന നിങ്ങളുടെ തുവാലമേൽ ഞാൻ എന്റെ കൈവച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ദൈവം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നാം ഇവിടെ ഒരു അനുഗ്രഹത്തെ കിട്ടുന്നതിന് വേണ്ടി മാത്രമായി വരുന്നില്ല. കാരണം ദിവസവും നാം ശ്വസിക്കുന്ന ശ്വാസം തന്നെ ദൈവത്തിൽ നിന്നുമുള്ള അനുഗ്രഹമാകുന്നു. എന്നാൽ നാം ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് ഒരു തെറ്റിതിരുത്തലും നമ്മുടെ ഹൃദയങ്ങളെ പരിച്ഛേദനയെ ചെയ്യുകയും ദൈവം മുമ്പാകെ എത്തുകയും സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുന്നതാകുന്നു. ദൈവത്തിന്റെ വചനത്തെ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു സത്യ അടയാളത്തെ നോക്കിയിരിക്കുന്നതിൽ പരാജയപ്പെടുകയോ മറക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ യോഗത്തെ സഹോദരൻ നെവിലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും പറയുകയും ചെയ്യട്ടെ.
Expected in the first of the service. As I look across this number of faces this morning, I know that it has been well that you have been here. And it has been good that I have been here. And I was supposed to be here, and you were supposed to be here. Your mission has been correctly fulfilled if you esteem it to be so. What you have this morning, you can have because you received it of God. And immediately we're having baptism service following this, and Brother Willard Collins will be officiating in the baptism service, and we have two or more candidates, and we'd like to see 100 candidates for Amen. Baptism in the name of Jesus Christ this morning.
Amen.
Determined to display your faith in a manifest fashion. Faith is never worth... Faith spoken of is no good, but faith demonstrated is the order of the Bible.
Amen.
Through obedience, faith can be demonstrated. May God grant to anyone this morning that's here that feels disposed to so do. May you come if this is a little out of your order of what you'd planned, or maybe you had an appointment immediately to make or something. If you can afford to delay that and go through with this act of obedience, I believe as your humble brother in Christ and as a co-worker together with the prophet of God, I believe it'd be your best choice to make that decision now.
God grant it.
And grant that you will come and take your place among the others who are to be baptized, that you might be in this number making up the little flock. Oh, it's wonderful, isn't it, to be one of His and to be according to His Word. Shall we all stand together as we get ready to dismiss? Next Sunday, Brother Branham will be back with us again. Let's remember that announcement. He said he would be down here tonight, but he didn't say he would minister. However, my desire is always that he would. And he need have no fear about where I stand on that. My desire is most certainly, knowing that the message and the office that he has is a great need of this last day. I give place any time. I'll say this in the presence of the people and him. I gladly give place.
Yes.
Any time.
Amen.
In any service.
Amen.
For this important message,
amen,
which I believe, because God spoke through two of us this morning, signifying the sign of this. And I am delighted to have the privilege of being able to just be one that can give place to it.
Yes.
And I would tonight that I would be glad to if our brother and God's servant and prophet was so disposed to do so. I most gladly will give place to it. Just only at his word, whatever he feels. But he has spoken, and we'll just rest the conclusion of the whole thing in the hands of Almighty God.
നിങ്ങൾക്ക് മാധുരിമേറിയ മറ്റെന്തെങ്കിലും കാര്യം ഒരു യഥാർത്ഥ സഹോദരനിൽ നിന്നും ചോദിക്കാൻ കഴിയില്ല. സ്നേഹിതരെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്നും സഹോദരൻ നെവിലിനെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾ സകല ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്നും നാം തമ്മിൽ സ്നേഹിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. നാം തമ്മിൽ കൂടുതൽ അധികമായി സ്നേഹിച്ചിരിക്കേണ്ടതായ ഒരു സമയം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്നാകുന്നു. നാം തമ്മിൽ അത്രമാത്രം അടുത്തായിട്ട് സഹോദര നമ്മുടെ രക്തബന്ധമുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും കൂടുതലായിരിക്കണം. അതുപോലെ ഒരു സ്നേഹമാണ് നമുക്ക് ഹൃദയത്തിൽ നമുക്ക് തമ്മിൽ ഉണ്ടായിരിക്കേണ്ടതും അതോടൊപ്പം ബഹുമാനവും ആദരവും ഏറ്റവും കൂടുതലാകേണ്ടിയും ഇരിക്കുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. ഞാൻ ആ യഥാർത്ഥമായ കാര്യത്തെ ഇഷ്ടപ്പെടുന്നു. സഹോദരൻ നെവിലിനെയും സഹോദരൻ ഈഗിൻ ബോദാമിനെയും കേൾക്കുക. പിന്നിലായിട്ട് ആ സന്ദേശത്തെ നൽകിയത് സഹോദരൻ ഫങ് ആയിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അദ്ദേഹത്തെ പോലെ തോന്നിയിരുന്നില്ല. സ്നേഹിതരെ, ഈ സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്നു. വാസ്തവമായിട്ടും അതങ്ങനെയാകുന്നു. ആത്മീയ വിവേചനമുള്ള ഏതൊരു വ്യക്തിയും അതറിയുന്നു. എന്നാൽ അത് എന്താകുന്നുവെന്ന് വെച്ചാൽ അതിതാകുന്നു. ഞാൻ സഹോദരൻ നെവിലിനെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് വിചാരിച്ചു പോകുന്നു. എനിക്ക് നിങ്ങളോട് പറയുന്നതിന് വാസ്തവമായും എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ യാതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിലായിരിക്കുകയും കഴിഞ്ഞ രാത്രിയിൽ കുറച്ച് തിരുവെഴുത്തുകൾ മറിച്ചു നോക്കുന്നതുവരെ ഞാൻ അധികമായിട്ട് അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ കാരണത്താലാണ് ഈ സന്ദേശത്തെ തരുന്നതിനായി ഞാൻ വന്നത്. ഇപ്പോൾ ഇതെന്റെ കയ്യിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഇതിപ്പോൾ എന്റെ കയ്യിൽ നിന്നും പുറത്തായിരിക്കുന്നു. എന്നാൽ ഞാനും സഹോദരൻ നെവിലും ആ രീതിയിലാകുന്നു. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിനായി ഇവിടെ എത്തുമ്പോൾ സഹോദരൻ നെവിലിന്റെ പക്കൽ ദൈവത്തിൽ നിന്നും ഒരു സന്ദേശമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് അത് കേൾക്കും. അതേ വാസ്തവമായിട്ടും ഞാൻ ദൈവത്തിന്റെ സന്ദേശത്തിന് എല്ലായ്പ്പോഴും ഇടം കൊടുക്കുന്നു. അപ്രകാരം ഞങ്ങൾ തമ്മിൽ ചെയ്യുന്നു. ആ കാരണത്താൽ ദൈവം എനിക്ക് എന്തെങ്കിലും സംസാരിക്കുന്നതിനായി നൽകുന്നില്ലെങ്കിൽ ദൈവം സഹോദരൻ നെവിലിന് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞായറാഴ്ച രാവിലെയോ ഞായറാഴ്ച രാത്രിയിലോ എപ്പോഴെങ്കിലും ഞാൻ പ്രസംഗപീഠത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സഹോദരനെ പോലെ എന്റെ അടുക്കലെത്തി പറയും, സഹോദരൻ ബ്രഹാം, നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവ് എനിക്കൊരു സന്ദേശത്തിന് നൽകിയിരിക്കുന്നു. നിങ്ങൾ അത് ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യില്ലേ? ഞാൻ അദ്ദേഹത്തോട് അതുപോലെ തന്നെ ചെയ്യും. എന്നാൽ അദ്ദേഹം സംസാരിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ പറയും, സഹോദരൻ നെവിൽ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? ദൈവം എനിക്കൊരു സന്ദേശം നൽകിയിരിക്കുന്നു. എനിക്കത് ഇപ്പോൾ തന്നെ ജനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. സഹോദരൻ നെവിൽ അപ്പോൾ തന്നെ വഴിയിൽ നിന്ന് മാറുകയും ഞങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാൾ അത് ചെയ്യുകയും ചെയ്യുന്നു. നോക്കൂ, അപ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. ഞാൻ അദ്ദേഹത്തെ പ്രസംഗിച്ച് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ എത്ര പേർ അദ്ദേഹത്തെ കേട്ടിരുന്നു! എത്ര അത്ഭുതകരമായ സന്ദേശമായിരുന്നു അത്! രാവിലെ പറയപ്പെട്ട കാര്യങ്ങളുമായിട്ട് ശരിയായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറയട്ടെ. കൂടാതെ ജനങ്ങളെ, നിങ്ങളുടെ പക്കൽ ദൈവത്തിന്റെ വചനം അത്രമാത്രം ധാരാളമായിട്ട് നിങ്ങൾ തീർച്ചയായും നേരായും ശരിയായും ജീവിച്ചിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സഹോദരൻ നെവിൽ.